ഒരുപക്ഷെ സഹോദരന്മാർ വളരെയധികം ടേപ്പ് റെക്കോർഡറുകൾ ഇവിടെ ഞാൻ കാണുന്നു, അവരത് എടുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. പരിശുദ്ധാത്മാവ് എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സഹോദരന്മാരുടെ പക്കലുള്ള ഈ ടേപ്പ് റെക്കോർഡറുകളിൽ അത് തിരികെ ഓടിച്ചിട്ട് കൃത്യമായും നിങ്ങളുടെ കേസിനെ കുറിച്ച് അറിയാൻ കഴിയും. അത് പറഞ്ഞ പ്രകാരം തന്നെ സംഭവിക്കുന്നു ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. അത് യഹോവായ് പ്രകാരം അരളി ചെയ്യുന്നു എന്ന് ശബ്ദിച്ച് നിങ്ങൾ കേൾക്കുമ്പോഴാകുന്നു. ഒരു വിശേഷ കാര്യം അല്ലെങ്കിൽ ഇത് ഇപ്രകാരമായിരിക്കും അല്ലെങ്കിൽ അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് പരിശോധിച്ചു നോക്കുക. നോക്കൂ, എല്ലായ്പ്പോഴും അത് അപ്രകാരമാകുന്നു. ഇപ്പോൾ ചെറുതായൊരു പിന്നണിക്ക് വേണ്ടി, നമ്മൾ കുറച്ചുപേർ മാത്രം ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിൽ ഞാൻ ഒരുവിധം സന്തോഷിക്കുന്നു. നാം വീട്ടുകാർ മാത്രമാകുന്നു, ശരിയല്ലേ? നമ്മിൽ ആരും അപരിചിതരല്ല. എനിക്കെന്റെ കെൻഡ്രിക്കിലെ വ്യാകരണം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വീട്ടിലായിരിക്കുന്നത് പോലെ അനുഭവപ്പെടാൻ കഴിയും. അഥവാ ഇപ്പോൾ ആരെങ്കിലും ഇവിടെ കെൻഡ്രിക്കിൽ നിന്നുമുണ്ടെങ്കിൽ ഞാൻ യാതൊന്നും കെൻഡ്രിക്കിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കെൻഡ്രിക്കിൽ നിന്നും ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. എനിക്ക് വീട്ടിലായിരിക്കുന്നത് പോലെ അനുഭവപ്പെടണം, ശരിയല്ലേ? അത് വളരെ നന്നായിരിക്കുന്നു. എന്റെ അമ്മ ഒരു പാർപ്പിട സൗകര്യമുള്ള വിദ്യാലയം നടത്തിയിരുന്നു. ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഒരു കൂട്ടം മനുഷ്യർ അവിടെ കൂടിയിരിക്കുകയും ഒരു നീണ്ട മേശ ഒരുക്കിയും ഇരുന്നു. കെൻഡ്രിക്കിൽ നിന്നുമുള്ളവർ എത്ര പേരുണ്ട് എഴുന്നേൽക്കുക എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. അന്ന് രാത്രിയിൽ ഞാൻ എന്റെ പള്ളിയിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, കെൻഡ്രിക്കിൽ നിന്നും എത്ര പേർ ഇവിടെയുണ്ട്? എല്ലാവരും എഴുന്നേറ്റു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാം, അത് വളരെ നന്നായിരിക്കുന്നു. മിഷനറിമാർ ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാം അതിനുവേണ്ടി വളരെ നന്ദിയുള്ളവരാകുന്നു. ഇപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 28 വാക്യം വായിക്കാം. തിരുവചനം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങളുടെ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദിപ്പിക്കുന്നില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ബഹുമാനപൂർവ്വം ഇതിനെ സമീപിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാർത്ഥതയോടും നിന്റെ മഹത്വത്തിനു വേണ്ടി മാത്രമായി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കർത്താവിനെ സഹായിക്കണമേ. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എത്രമാത്രം പറയണോ അതുമാത്രം എന്റെ ഉള്ളിൽ എന്റെ മനസ്സിലിടണമേ. നിന്റെ സമയമാകുമ്പോൾ എന്നെ തടയണമേ. ഈ കേൾവിക്കാരിൽ രോഗികളായും ആവശ്യക്കാരായും ഉള്ളവർക്ക് ഉപകരിക്കുന്നതിനായി ഈ കാര്യങ്ങളെ എല്ലാ ഹൃദയങ്ങളും സ്വീകരിക്കാനിടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, ആമേൻ. നാം കുറച്ചുപേർ മാത്രമുള്ളപ്പോൾ ഈ വിഷയത്തെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ ദീർഘസമയം ഇരുത്താതിരിക്കുന്നതിന് ശ്രമിക്കുന്നതുമാണ്. ഞാൻ എന്റെ വാച്ച് ഇവിടെ ഊരിവെച്ചിട്ട് സമയത്ത് തന്നെ നിങ്ങളെ വിടുന്നതിന് കഴിവതും ശ്രദ്ധിക്കുന്നതാണ്. അതിനാൽ നാളെ രാത്രിയിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുമല്ലോ. ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുക. പ്രാർത്ഥനയുടെ കാർഡുകൾ അവൻ കൊടുത്തോ എന്നുപോലും ഞാൻ വിചാരിക്കുന്നില്ല. അവനോടത് ഞാൻ ചോദിച്ചിരുന്നില്ല. അവർ അത് കൊടുത്താലും കൊടുക്കാതിരുന്നാലും അതൊരു കാര്യമല്ല. നമുക്ക് കുറച്ചുപേരെ വിളിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പക്കൽ കുറച്ച് കാർഡുകളുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെയല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നാം കുറച്ചുപേർ മാത്രം ഇവിടെയുള്ളപ്പോൾ ഇത് പറയുന്നതിന് ഒരു നല്ല സമയമായിരിക്കുന്നു. കാരണം ഇതെന്റെ സ്വന്തം വ്യക്തിപരമായ കാര്യത്തെ സംബന്ധിച്ചതാകുന്നു. ആ കാരണത്താലാണ് ഈ തിരുവെഴുത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ വായിച്ചത്. അതായത്, കൃപാവരങ്ങളും വിളിയും ആർക്കെങ്കിലും കഴിയാവുന്ന എന്തെങ്കിലും യോഗ്യതയ്ക്കനുസരിച്ചല്ല എന്ന് നിങ്ങൾ കാണുന്നതിനു വേണ്ടിയാകുന്നു. പൌലോസ് ഇവിടെ സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, യഹൂദന്മാർ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വേണ്ടി ദൈവത്തിൽ നിന്നും അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിന് തൊട്ടു മുമ്പുള്ള വാക്യം പറയുന്നു, ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും, അത് തെരഞ്ഞെടുപ്പ് അനുസരിച്ചാകുന്നു. ജാതികളായ നമുക്കൊരു സ്ഥാനം കിട്ടുന്നതിനു വേണ്ടി അവരെ സ്നേഹിച്ചിരുന്ന പിതാവായ ദൈവം അവരെ അന്ധരാക്കി കളഞ്ഞു. അങ്ങനെ ഇപ്പോൾ അനുതാപത്താൽ അബ്രഹാമിൽ കൂടെ അവന്റെ വംശത്തിന് അവന്റെ വചനപ്രകാരം ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ കഴിയും. ദൈവത്തിന്റെ പരമാധികാരം എപ്രകാരമാകുന്നുവെന്ന് നോക്കൂ. അവന്റെ വചനം അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. അവന് മറ്റു യാതൊന്നും ആയിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ യഹൂദനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ മുന്നറിവാകുന്നു. അവയെക്കുറിച്ച് അവൻ സംസാരിക്കുമ്പോൾ അതെന്തായിരിക്കുമെന്ന് അവൻ മുന്നറിഞ്ഞിരുന്നു. ഇപ്പോൾ ദൈവം ദൈവമായിരിക്കുന്നതിനു വേണ്ടി ആദിയിൽ തന്നെ അവൻ അവസാനവും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവൻ നിത്യനായ ദൈവമാകുന്നില്ല. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായുമില്ല. ആരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കാലങ്ങളുടെ തുടക്കത്തിന്റെ തുടക്കത്തിൽ ലോകം ആര് രക്ഷിക്കപ്പെടും ആര് രക്ഷിക്കപ്പെടുകയില്ലെന്നും ദൈവം അറിഞ്ഞിരുന്നു. ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ആരെങ്കിലും നശിച്ചു പോകുന്നത് അവന്റെ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ എല്ലാവരെയും രക്ഷപ്രാപിക്കണമെന്നത് അവന്റെ ഇഷ്ടമായിരുന്നു. എന്നാൽ ആർ രക്ഷിക്കപ്പെടുമെന്നും ഇല്ലെന്നും അവൻ ആദ്യയിൽ തന്നെ അറിഞ്ഞിരുന്നു. ആ കാരണത്താൽ അവന് മുൻകൂട്ടി പറയാൻ കഴിയുമായിരുന്നു, ഈ കാര്യം സംഭവിക്കും, ആ കാര്യം സംഭവിക്കും, അല്ലെങ്കിൽ ഇതപ്രകാരമായിരിക്കും, ഈ വ്യക്തി ഇപ്രകാരമായിരിക്കും. മനസ്സിലായില്ലേ? അവൻ നിത്യനായതിനാൽ അവൻ മുൻകൂട്ടി അറിയുമായിരുന്നു. അതിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് അവൻ അറിയാത്തതായി യാതൊന്നുമില്ല എന്ന് മാത്രമാകുന്നു. നോക്കൂ, അവൻ അറിയുന്നു. സമയത്തിന് മുമ്പുള്ളതായാലും സമയം കഴിഞ്ഞിട്ടുള്ളതായാലും അവൻ എപ്പോഴും എല്ലാം അറിയുന്നു. എല്ലാം അവന്റെ മനസ്സിലാകുന്നു. അപ്പോൾ പൌലസ് റോമർക്ക് എഴുതിയ 8-9 അധ്യായങ്ങളിൽ ചോദിക്കുന്നത് പോലെ, ആകയാൽ പിന്നെ അവൻ കുറ്റം പറയുന്നത് എന്ത്? അതുകൊണ്ട് നാം അത് കാണുന്നു. എന്നാൽ ദൈവം ഇത് സുവിശേഷം പ്രസംഗിക്കുന്നത് പോലെയാണ്. ആരോ ചോദിച്ചു, സഹോദരൻ ബ്രണഹാം, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ കാൽവിനിസ്റ്റ് ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാൽവിനിസ്റ്റ് വേദപുസ്തകത്തിൽ ഉള്ളിടത്തോളം ഞാൻ കാൽവിനിസ്റ്റ് ആകുന്നു. ഒരു വൃക്ഷത്തിന് ഒരു ശാഖയുണ്ട്, അത് കാൽവിനിസമാകുന്നു. എന്നാൽ വൃക്ഷത്തിൽ ഒന്നിലും കൂടുതൽ ശാഖകളുണ്ട്. ഒരു വൃക്ഷത്തിന് ഒന്നിൽ കൂടുതൽ ശാഖകളുണ്ട്. അവനത് നിത്യസുരക്ഷിതയിലേക്ക് എടുത്തിടുവാൻ ആഗ്രഹിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ സാർവജനികതയിലേക്കോ എത്തുകയും അവിടെ എവിടെയെങ്കിലും ചെന്ന് വീഴുകയും ചെയ്യുന്നു. അതിന് യാതൊരു അവസാനവുമില്ല. നിങ്ങൾ കാൽവിനിസത്തിൽ കൂടെ കടന്നുപോയിട്ട് തിരികെ വന്ന് അർമേനിയസത്തെ തുടങ്ങുക. നോക്കൂ, വൃക്ഷത്തിൽ വേറൊരു ശാഖയുണ്ട്, വൃക്ഷത്തിന് വേറൊരു ശാഖയുണ്ട്. അങ്ങനെ തുടരുക. ഈ കാര്യങ്ങളെല്ലാം കൂടി ഒരു വൃക്ഷത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് കാൽവിനിസം അത് തിരുവെഴുത്ത് പ്രകാരമായിരിക്കുന്നിടത്തോളം ഞാനത് വിശ്വസിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഇതറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ തന്റെ സഭയെ അവൻ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിനെ അറുത്തു. തിരുവെഴുത്ത് അപ്രകാരം പറയുന്നു, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്നു. കൂടാതെ യേശു പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ അറിഞ്ഞിരിക്കുന്നു. പൌലോസ് അതിനെക്കുറിച്ച് പറയുന്നു, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അത് ദൈവമാകുന്നു, അത് നമ്മുടെ പിതാവാകുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട, ചക്രങ്ങൾ ശരിയായി തന്നെ കറങ്ങുന്നു. എല്ലാ കാര്യങ്ങളും അതിന്റെ സമയത്ത് തന്നെ നടക്കുന്നു. ഒരേ ഒരു കാര്യമെന്നത് അതിന്റെ കറക്കത്തിൽ കടക്കുക എന്നതാണ്. അതിനെക്കുറിച്ചുള്ള നല്ല ഭാഗം അതാകുന്നു, അപ്പോൾ എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആ ചക്രത്തിലെത്തുമ്പോൾ അറിയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, കൃപാവരങ്ങളും വിളിയും അനുതാപത്തെ കൂടാതെയാകുന്നു. ആ ഒരൊറ്റ രീതിയിൽ മാത്രമേ എനിക്ക് കർത്താവിലുള്ള എന്റെ വിളിയെ തിരുവെഴുത്ത് പ്രകാരം വെക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ എന്റെ സുഹൃത്തുക്കൾ തീർച്ചയായും അത് മനസ്സിലാക്കിയിട്ട് ഒരിക്കലും അത് വ്യക്തിപരമാണെന്ന് വിചാരിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾക്കതിനുവേണ്ടി ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൂടാതെ കർത്താവ് എന്താണ് പറഞ്ഞത്, അത് അവൻ ചെയ്യുന്നു എന്നറിയുക മാത്രം മതിയാകുന്നു. എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നത് കാണുകയും പിന്നെ അത് പിന്തുടരുകയുമാകുന്നു. തുടക്കത്തിൽ എനിക്കെല്ലാമായി ഓർക്കാൻ കഴിയുന്നത് ഒരു ദർശനമാകുന്നു. എന്റെ മനസ്സിൽ എനിക്ക് ഓർക്കാൻ കഴിയുന്ന ആദ്യത്തെ കാര്യമെന്നത് ഒരു ദർശനമാകുന്നു. അത് കർത്താവ് എനിക്ക് നൽകിയതാകുന്നു. അത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ ബാലനായിരുന്നു. അപ്പോൾ എന്റെ കയ്യിൽ ഒരു പാറയുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാനൊരു നീണ്ട വസ്ത്രം ധരിക്കുന്നത് എനിക്ക് ഓർക്കാൻ കഴിയും. ചെറിയ കുട്ടികൾ നീണ്ട വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് ഓർക്കാൻ കഴിയാവുന്നവരായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എനിക്കറിയുന്നില്ല. കുട്ടികൾ അത് ധരിക്കുന്നതിനെ കുറിച്ച് ഓർക്കുന്നവരായി എത്ര പേരുണ്ട്? ശരി, നീണ്ട വസ്ത്രങ്ങൾ. ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങളുടെ ചെറിയ കുടിലിൽ എനിക്ക് ഓർക്കാൻ കഴിയും. ഞാൻ തറയിൽ കിടന്ന് എഴുന്നിരുന്നു. അപ്പോൾ ആരോ കടന്നു വരികയുണ്ടായി. ആരായിരുന്നുവെന്ന് എനിക്കറിയില്ല. അമ്മ എന്റെ ഉടുപ്പിൽ ഒരു നീല റിബൺ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ തറയിൽ എഴുന്നിരുന്നു. എന്നാൽ അവരുടെ കാലിൽ ഉണ്ടായിരുന്ന മഞ്ഞ് ഞാൻ വിരൽ കൊണ്ടെടുത്തിരുന്നു. അദ്ദേഹം തീ കൂട്ടിയിരുന്ന സ്ഥാനത്ത് നിന്ന് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ പാദത്തിലുണ്ടായിരുന്ന മഞ്ഞ് ഞാൻ തിന്നിരുന്നു. അതിനുവേണ്ടി എന്റെ അമ്മ എന്നെ തട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അടുത്ത കാര്യം ഞാൻ ഓർക്കുന്നത് ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കണം. എന്റെ പക്കൽ ഒരു പാറയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 3 വയസ്സ് പ്രായവും എന്റെ കൊച്ചനിയന് ഏകദേശം 2 വയസ്സോളം പ്രായമായിട്ടുണ്ടാകും. അങ്ങനെ ഞങ്ങൾ മുറ്റത്ത് പിൻവശത്തായിരുന്നു. അതൊരു പഴയ വിറക് വെട്ടുന്ന മുറ്റമായിരുന്നു. അവിടെ അവർ ചെറിയ മരക്കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ട് വെട്ടി തുണ്ടമാക്കിയിരുന്നു. ഇപ്രകാരം മരക്കഷ്ണങ്ങൾ വലിച്ച് പിൻഭാഗത്ത് കൊണ്ടുവന്ന് വെട്ടിമുറിക്കുന്നത് എത്ര പേർ ഓർക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ഞാനൊരു ടൈ കെട്ടിയിരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ സ്വന്തം വീട്ടിലാകുന്നു. ഈ വിറക് വെട്ടുന്ന മുറ്റത്തിനപ്പുറയായി അവിടെ ഉണ്ടായിരുന്ന ഒരു നീരൊഴുക്കിൽ നിന്ന് ചെറിയൊരു ശാഖ അതുവഴി ഒഴുകിയിരുന്നു. അവിടെ ഒരു പഴയ ചുരയ്ക്കൊണ്ട് വെള്ളം മുക്കിയെടുക്കുന്ന സ്ഥലം ഈ നീരൊഴുക്കിലുണ്ടായിരുന്നിട്ട് ഞങ്ങൾ പഴയ തൊട്ടിയിൽ, പഴയ ദേവദാരു കൊണ്ടുള്ള തൊട്ടിയിൽ വെള്ളം നിറച്ചു കൊണ്ടുവരുമായിരുന്നു. എന്റെ അമ്മച്ചിയെ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കാണുന്നത് ഞാൻ ഓർക്കുന്നു. അവർക്ക് 110 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ മരിച്ചപ്പോൾ ഞാൻ അവരെ എന്റെ കൈകളിൽ ഇതുപോലെ അവർ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തിരുന്നു. അവർ എന്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, പ്രിയെ, നിന്റെ പ്രാണനെ ദൈവം ഇപ്പോഴും എന്നേക്കുമായി അനുഗ്രഹിക്കട്ടെ എന്ന് അവർ മരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ജോഡി ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഓർക്കുന്നു. അവരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ഓർക്കുന്നു. ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോഴും അവരെ ചെന്ന് കാണുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അവർ എഴുന്നേറ്റ് കാലിൽ ഒന്നുമിടാതെ മഞ്ഞിൽ കൂടെ നടന്ന് നീരൊഴുക്കിൽ ചെന്ന് തൊട്ടി നിറച്ച് വെള്ളവുമായി തിരികെ വരുമായിരുന്നു. അവരുടെ കാലുകൾ നേരെ അതിലായിരുന്നു. അതുകൊണ്ട് അത് നിങ്ങളെ വേദനിപ്പിക്കുകയില്ല. അവർ 110 വർഷം ജീവിച്ചിരുന്നു. അതേ ശ്രീമാൻ, അവർ വളരെ വളരെ പരിക്കമേറിയവരായിരുന്നു. അതിനുശേഷം എന്റെ പിതാവ് ബാലനായിരുന്നപ്പോൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന വട്ടുകല്ലിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ ഓർത്തു, ആ പാവം ഈ മച്ചിൽ എങ്ങനെയാണ് കയറാൻ പോകുന്നത്. അതൊരു ചെറിയ രണ്ട് മുറികളോട് കൂടിയ കുടിലായിരുന്നു. അതിനകത്ത് ഈ മച്ചായിരുന്നു. അതിൽ രണ്ട് മരത്തൂണുകളും മേലേക്ക് കയറുവാൻ ഒരു ഏണിയും ഉണ്ടായിരുന്നു. കൊള്ളാം, ഞാൻ പറഞ്ഞു. അല്ല, അവർ പറഞ്ഞു, വൈകിട്ടത്തെ ആഹാരത്തിന് ശേഷം നിന്റെ പിതാവിന്റെ വട്ടുകല്ലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് നിനക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു, ശരി. അത് മച്ചിന്മേൽ വെച്ചിരുന്ന ഒരു പഴയ പെട്ടിയിൽ നിന്നും അവരെന്നെ അതെടുത്ത് കാണിക്കാൻ പോകുകയായിരുന്നു. അവരുടെ പക്കലുണ്ടായിരുന്നതെല്ലാം ഈ പഴയ ആളുകൾ ചെയ്യുന്ന മാതിരി അവർ അതിനുള്ളിൽ വെച്ചിരുന്നു. ഈ വിപ്പാവം പിടിച്ച ഇവർ ഈ ഏണിയിൽ എങ്ങനെ ചവിട്ടിക്കയറും എന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ട് ഞാൻ ചുറ്റുമായി അതിനടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, അമ്മച്ചി. അവർ പറഞ്ഞു, മോനെ, നീ ഇവിടെ നിൽക്കുക, ഞാൻ മേലെ കയറിയിട്ട് നിന്നെ സഹായിക്കാം. അവർ പറഞ്ഞു, നീ ഒരു വശത്തായിട്ട് നിൽക്കുക. ഒരണ്ണാനെ പോലെ അവർ ഏണിയിൽ ചാടിക്കയറിപ്പോയി. എന്നിട്ട് അവർ പറഞ്ഞു, ശരി, നീ കടന്നു വരിക. ഞാൻ പറഞ്ഞു, ശരി അമ്മച്ചി. ഹോ ദൈവമേ, എനിക്ക് അതുപോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി. 110 വയസ്സോളമായിരിക്കുമ്പോഴും അത്രയും ശക്തി എന്നിൽ ഉണ്ടായിരിക്കുമോ? അതിനുശേഷം ഞാൻ ഈ നീരൊഴുക്കിൽ നിൽക്കുന്നതും എന്റെ പക്കൽ ഒരു കല്ലുണ്ടായിരുന്നതും ഓർക്കുന്നു. എന്നിട്ട് ആ ചെളിയിലേക്ക് ഇപ്രകാരം കല്ലെടുത്തെറിഞ്ഞിട്ട് ഞാൻ എത്ര കരുത്തുള്ളവനായെന്ന് എന്റെ അനിയനെ കാണിക്കുമായിരുന്നു. അവിടെ ഒരു ചെറിയ കിളി മരത്തിലിരുന്ന് ചിലച്ച് ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അതെന്റെ ചെറിയ റോബിൻ എന്ന പക്ഷിയായിരുന്നു. ആ റോബിൻ എന്ന കിളി എന്നോട് സംസാരിച്ചിരുന്നതായി എനിക്ക് തോന്നിയിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി ശ്രദ്ധിച്ചപ്പോൾ ആ കിളി അവിടെ നിന്നും പറന്നുപോയിരുന്നു. അപ്പോൾ ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം ന്യൂ ആൽബനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു നഗരത്തിനടുത്തായി നീ ചിലവഴിക്കും. അത് ഞാൻ വളർത്തപ്പെട്ട സ്ഥലത്തു നിന്നും 3 മൈൽ ദൂരെയായിരുന്നു. ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ അവിടേക്ക് മാറി. ന്യൂ ആൽബനിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് യാതൊരു വിചാരവുമില്ലായിരുന്നു. ജീവിതത്തിലെ പ്രകാരം ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നു. ഇപ്പോൾ നോക്കൂ, എന്റെ ജനങ്ങൾ ഈശ്വരവിശ്വാസികളല്ലായിരുന്നു. എന്റെ മാതാപിതാക്കൾ ഒരിക്കലും പള്ളിയിൽ പോയിരുന്നില്ല. ഇതിനു മുമ്പ് അവർ കത്തോലിക്കരായിരുന്നു. എന്റെ അനന്തരവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ എവിടെയോ ഇരിക്കുന്നതായി ഞാൻ ഊഹിക്കുന്നു. എനിക്കറിയില്ല, അവനൊരു പട്ടാളക്കാരനാകുന്നു. ഞാൻ അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ കത്തോലിക്കാരനാകുന്നു, ഇപ്പോഴും കത്തോലിക്കാരനാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ അവൻ ഇവിടെ ഇരുന്നിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണുന്നതിനിടയായി. അവൻ പ്രസംഗപീഠത്തിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, അങ്കിൾ ബില്ലി, അവൻ വളരെ സമയമായി വിദേശത്തായിരുന്നു. അവൻ പറഞ്ഞു, ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞു, കത്തോലിക്ക സഭയിൽ ഇത് സംഭവിക്കുന്നില്ല. അവൻ പറഞ്ഞു, അങ്കിൾ ബിൽ, നിങ്ങൾ ശരിയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മകനെ, ഇത് ചെയ്യുന്നത് ഞാനല്ല, ഇത് അവനാകുന്നു. അത് ശരി തന്നെ. നോക്കൂ, അവനാകുന്നു, അത് ശരിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മെൽവിൻ, നീ എന്തെങ്കിലും ചെയ്യുന്നതിന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവായ യേശുവിനെ സേവ ചെയ്യുക. നീ ആഗ്രഹിക്കുന്ന എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളുക. എന്നാൽ നിന്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു പുതുതായി ജനിച്ചിരിക്കുന്നുവെന്ന് തീർച്ചപ്പെടുത്തുക. നോക്കൂ, നിന്റെ ഹൃദയത്തിലായിരിക്കണം. അതിനുശേഷം നീ ആഗ്രഹിക്കുന്ന ഏത് പള്ളിയിലും പോകുക. ഇപ്പോൾ എനിക്ക് മുമ്പുണ്ടായിരുന്ന ജനങ്ങൾ കത്തോലിക്കരായിരുന്നു. എന്റെ പിതാവ് ഐറിഷുകാരനും മാതാവ് ഐറിഷുകാരിയുമായിരുന്നു. ഈ ഐറിഷ് രക്തത്തിലുണ്ടായിരുന്ന ഏക വിടവ് എന്റെ വലിയമ്മ ഒരു ചെറോക്കി ഇന്ത്യക്കാരിയായിരുന്നു എന്നത് മാത്രമാണ്. എന്റെ അമ്മ ഏകദേശം ഒരു പകുതിയോളം ആ പാരമ്പര്യക്കാരിയാകുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ തലമുറയും 3-ാമത്തേതിനു ശേഷം അത് മാഞ്ഞു കഴിഞ്ഞു വരുന്നു. എന്നാൽ ശരിക്കും ഐറിഷ് ആയിരിക്കുന്നതിനുള്ള ഏക വിടവ് അത് മാത്രമായിരുന്നു. ഹാർവിയെന്നും ബ്രണഹാം എന്നും പേരായിരുന്നു. അതിന് പിന്നിലായി ലോയിൻസ് ആയിരുന്നു. അതപ്പോഴും ഐറിഷ് ആകുന്നു. അതുകൂടാതെ അവരെല്ലാം കത്തോലിക്കരായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു മതപരമായ പരിശീലനമോ ഉപദേശമോ കുട്ടികളായിരിക്കുമ്പോൾ കിട്ടിയിരുന്നില്ല. എന്നാൽ ആ കൃപാവരങ്ങളും ആ ദർശനങ്ങളും അത് ഞാൻ ഇപ്പോൾ കാണുന്നതുപോലെ തന്നെ അപ്പോഴും കണ്ടിരുന്നു. അത് ശരിയാണ്. കാരണം കൃപാവരങ്ങളും വിളിയും അനുതാപത്താലല്ല, ദൈവത്തിന്റെ മുന്നറിവാണ്. അതിനാലാണ് ദൈവം എന്തെങ്കിലും ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ ജീവകാലം മുഴുവൻ ഭയപ്പെട്ടിരുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന എന്റെ ചെറിയ പുസ്തകത്തിൽ എന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. അത് മറ്റുള്ള ഈ പുസ്തകങ്ങളിൽ ഏതിലോ ഒന്നിലാകുന്നു. അത് ശരിയാണോ ജീൻ? അത് നമ്മുടെ പക്കലുള്ള ഈ സാധാരണ പുസ്തകത്തിലാണോ? അത് ജീവകഥയിലാണോ? അപ്രകാരം എനിക്ക് തോന്നുന്നു. അത് തീരെ മോശമായിരിക്കുന്നില്ലേ? എന്റെ സ്വന്തം പുസ്തകങ്ങൾ ഞാൻ സ്വയം അത് വായിച്ചിട്ടില്ല, എന്നാൽ മറ്റാരോ അത് എഴുതുന്നു. അവർ യോഗങ്ങളിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ അതിൽ എഴുതുന്നു. ഞാൻ അതിൽ കൂടെ കടന്നുപോയിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും എല്ലായ്പ്പോഴും സംഭവിക്കുന്നതിനായി ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ അത് നന്നായിരിക്കും. ഇപ്പോൾ അതിന്റെ ചില ഭാഗങ്ങൾ എനിക്ക് അവസരം കിട്ടുന്നതിനനുസരിച്ച് ഇവിടെ നിന്നും അവിടെ നിന്നും ഞാൻ വായിക്കുന്നു. അങ്ങനെ എന്തൊക്കെയായാലും ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ ഈ ദർശനങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു. ഏകദേശം 7 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നോട് പറഞ്ഞു, നീ മദ്യപിക്കുകയോ പുകവലിക്കുകയോ നിന്റെ ശരീരം യാതൊരു വിധത്തിലും അശുദ്ധമാക്കുകയോ ചെയ്യരുത്. നിനക്ക് പ്രായമേറുമ്പോൾ ചെയ്യുന്നതിനായി ഒരു പ്രവൃത്തിയുണ്ട്. ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. ഇതുവരെയും അത് സംഭവിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. ഞാനൊരു ശുശ്രൂഷകനായ ശേഷം പിന്നെ അത് വാസ്തവമായും എന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സംഭവിക്കാൻ തുടങ്ങി. ഒരു രാത്രിയിൽ ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടു. ഇത് ഞാൻ അനുവാദത്തോടുകൂടി പറയുകയാണ്. അത് പരിശുദ്ധാത്മാവിനാൽ നിന്നുമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദൂതൻ എന്റെ അടുക്കൽ വരുന്നത് കർത്താവായ യേശു അല്ല. ദർശനത്തിൽ അവനെ പോലെ അത് കാണപ്പെടുന്നില്ല. കാരണം കർത്താവായ യേശുവിനെ കുറിച്ച് ഞാൻ കണ്ട ദർശനത്തിൽ അവനൊരു ചെറിയ മനുഷ്യനായിരുന്നു. ഞാൻ എന്റെ പിതാവിന് വേണ്ടി വയലിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ തിരികെ വന്ന് കിടക്കാൻ പോയി. അന്ന് രാത്രിയിൽ ഞാൻ അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഹോ ദൈവമേ, അവനെ രക്ഷിക്കണമേ. എന്റെ അമ്മ രക്ഷിക്കപ്പെട്ടിട്ട് ഞാൻ അവരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഓ എന്റെ പിതാവ് മദ്യപാനിയാകുന്നു. അതുകൊണ്ട് ഞാൻ ഓർത്തു, എനിക്ക് അവനെ കൊണ്ട് കർത്താവായ യേശുവിനെ സ്വീകരിപ്പിക്കാൻ മാത്രം കഴിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ പുറത്തുപോയി മുന്നിലെ മുറിയുടെ വാതിലിനടുത്തുള്ള ഒരു പഴയ വൈക്കോൽ കിടക്കയിൽ ചെന്ന് കിടന്നു. എന്തോ എന്നോട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റിട്ട് നടക്കുകയും പിന്നിലായുള്ള വയലിലേക്ക് നടന്നിട്ട് അതൊരു പഴയ അടിച്ചു വാരിയ വയലായിരുന്നു. അവിടെ ഞാൻ നിന്നിടത്തുനിന്നും 10 അടി ദൂരത്തായി ഒരു മനുഷ്യൻ നിന്നിരുന്നു. ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനായിരുന്നു. ഇപ്രകാരം കൈകെട്ടി നിന്നിരുന്നു. കൂടാതെ ഒരു താടിയും അതൊരുവിധം ചെറുതായിരുന്നു. തലമുടി തോൾ വരെയും ഉണ്ടായിരുന്നു. അവനിപ്രകാരം എന്നിൽ നിന്ന് ഒരു വശത്തേക്കായി മുഖം തിരിച്ചു നോക്കിയിരുന്നു. ശാന്തമായ നോട്ടത്തോടുകൂടിയ രൂപമായിരുന്നു. എന്നാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഒരു കാല് ഒന്നിന് പിന്നിലായിരുന്നു. കാറ്റടിച്ചുകൊണ്ടിരിക്കുകയും അവന്റെ വസ്ത്രം ഇളകിക്കൊണ്ടിരുന്നു. കാറ്റടിച്ച് ചാക്ക് ഇളകിക്കൊണ്ടിരുന്നു. ഞാൻ ഓർത്തു, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കാം. ഞാൻ എന്നെ തന്നെ കടിച്ചു നോക്കി. ഞാൻ ഉറങ്ങിയല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ വൈക്കോലിന്റെ ഒരു ഭാഗം താഴേക്ക് സ്വല്പം വലിച്ചു. നിങ്ങൾക്കറിയാമോ, അതൊരു പല്ലുകുത്തി പോലെ ഇളക്കി വന്നു. ഞാനതെന്റെ വായിലേക്കിട്ടു. തിരികെ എന്റെ വീട്ടിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അവിടെ അകത്തായി ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തോ എന്നോട് ഇവിടേക്ക് കടന്നു വരാൻ പറയുകയും ഇവിടെ ഇതാ ഈ മനുഷ്യൻ നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ ഓർത്തു, അത് കർത്താവ് യേശുവിനെ പോലെ തന്നെ കാണപ്പെടുന്നു. അതങ്ങനെ തന്നെയാണോ എന്നോർത്ത് ഞാൻ ആശ്ചര്യപ്പെടുകയാണോ? അവൻ ശരിക്കും നേരെ ഞങ്ങളുടെ വീട് നിന്നിരുന്നിടത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്കവനെ കാണാൻ കഴിയുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്രകാരം തിരിഞ്ഞു വന്ന് നോക്കി. അവന്റെ മുഖത്തിന്റെ ഒരു വശം മാത്രം ഇപ്രകാരം എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ എനിക്ക് ഈ രീതിയിൽ അവനെ കാണുന്നതിനായി തിരിയേണ്ടതായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരിക്കലും അവനെ തിളക്കിയില്ല. ഞാൻ ഓർത്തു, ഞാൻ അവനെ വിളിച്ചു നോക്കാം. ഞാൻ യേശു എന്ന് വിളിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ അവൻ ഇപ്രകാരം ചുറ്റുമായി നോക്കി. എല്ലാമായിട്ട് അതുമാത്രം ഞാൻ ഓർക്കുന്നു. അവൻ തന്റെ കരങ്ങൾ നീട്ടി. അവന്റെ ചിത്രം വരയ്ക്കാൻ ഈ ലോകത്തിൽ ഒരൊറ്റ ചിത്രകാരൻ പോലുമില്ല. അവന്റെ മുഖത്തെ സ്വഭാവങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് ഹോഫ്മാന്റെ 33-ലുള്ള ക്രിസ്തുവിന്റെ തലയെന്നതാകുന്നു. എന്റെ പക്കലുള്ള സകല പുസ്തകങ്ങളിലും ഞാൻ ഉപയോഗിക്കുന്ന എല്ലാത്തിലും അതുണ്ട്. അതെന്തുകൊണ്ടാണെന്നാൽ അത് അപ്രകാരം തന്നെ കാണപ്പെടുന്നത് കൊണ്ടാണ്. അത് കഴിയാവുന്നിടത്തോളം വളരെ സാദൃശ്യമേറിയതാകുന്നു. അവനൊരു മനുഷ്യനെ പോലെ കാണപ്പെട്ടിരുന്നു. അവൻ ആജ്ഞാപിച്ചാൽ ലോകം അതിന്റെ അവസാനത്തെത്തും. എന്നിരിക്കലും അത്രയും സ്നേഹത്തോടും കരുണയോടും കൂടിയായിട്ട് നാം അവനെ ഞാൻ അവിടെ നിന്നും മാറി. രാവിലെ ആയപ്പോഴേക്കും പ്രഭാത സമയത്ത് തന്നെ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു. എന്റെ പൈജാമയും ഉടുപ്പും കണ്ണുനീരിൽ കുതിർന്നിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ആ അടിച്ചുവാരിയ നിലത്തുകൂടെ ഞാൻ തിരികെ വീട്ടിലേക്ക് കടന്നുപോയി. ഞാൻ എന്റെ ശുശ്രൂഷകനായ ഒരു സുഹൃത്തിനോട് ഇത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബില്ലി, അത് നിന്നെ പ്രാന്തനാക്കി കളയും. അദ്ദേഹം പറഞ്ഞു, അത് പിശാചാണ്. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെയുള്ള കാര്യങ്ങളുമായി നീ മഠേത്തരം കാണിക്കരുത്. ആ സമയത്ത് ഞാനൊരു ബാപ്റ്റിസ്റ്റുകാരനായ ശുശ്രൂഷകനായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ വേറൊരു സുഹൃത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. സഹോദര, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി ബില്ലി, ഞാൻ നിന്നോട് പറയാം. അദ്ദേഹം പറഞ്ഞു, നിന്റെ ജീവിതം നീ ഇവിടെ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് സൂക്ഷിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ദൈവകൃപയും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇതുപോലെയുള്ള എന്തെങ്കിലും അതിവിചിത്രമായ കാര്യങ്ങളിൽ ചെന്ന് അവസാനിപ്പിക്കുകയില്ല. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അതിവിചിത്രമായ കാര്യത്തിന് പിന്നാലെ പോകുന്നതിനെക്കുറിച്ച് ഞാൻ അർത്ഥമാക്കിയില്ല. ഇതെന്താകുന്നുവെന്ന് ഞാൻ കണ്ടുപിടിക്കാനുള്ള ശ്രമം മാത്രമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങൾ അവർക്കും സഭയിലുണ്ടായിരുന്നു. എന്നാൽ പറഞ്ഞു, അപ്പോസ്തോലന്മാർ നിന്നുപോയപ്പോൾ ഈ കാര്യങ്ങളും അതോടൊപ്പം നിന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നമുക്കുള്ള ഏക കാര്യമെന്നത് ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുന്നത് അത് പ്രേതാത്മ സംവാദികളും പിശാചുക്കളുമാകുന്നു. ഞാൻ ചോദിച്ചു, ഓ സഹോദരൻ മക്കിനി, നിങ്ങൾ ഇത് അർത്ഥമാക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ ശ്രീമാൻ. ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ പറഞ്ഞു, ഓ സഹോദരൻ മക്കിനി, ദൈവം ഒരിക്കലും ഇത് എനിക്ക് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുമോ? ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൂടാതെ ഈ കാര്യങ്ങളിൽ ഞാൻ തെറ്റായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം സഹോദരൻ ബില്ലി. അങ്ങനെ ആ പുരോഹിത വസതിയിൽ വെച്ച് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ പല ശുശ്രൂഷകരോടും ചോദിച്ചു, ഇതേ ഉത്തരം തന്നെ അവർ നൽകിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരോട് ചോദിക്കുന്നത് എനിക്ക് പേടിയായി. ഞാനൊരു പിശാചാണെന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ അപ്രകാരം ആഗ്രഹിച്ചിരുന്നില്ല. എന്തോ സംഭവിച്ചിരുന്നുവെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ അത്രമാത്രം, എന്റെ ഹൃദയത്തിൽ എന്തോ സംഭവിച്ചിരുന്നതായി ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ ഒരിക്കലും അതുപോലെ ആയിരിക്കാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ സമയത്ത് ഞാൻ അംഗമായിരുന്ന ആദ്യത്തെ ബാപ്റ്റിസ്റ്റ് സഭയിൽ വെച്ച് ഒരു ദിവസം ഞാൻ കേൾക്കുവാനിടയായി. ആരോ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു, കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ ചെന്ന് ആ വിശുദ്ധ ഉരുളുകാരെ കേൾക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, വിശുദ്ധ ഉരുളുകാരോ? എന്റെ ഒരു കൂട്ടുകാരനായ വാൾട്ട് ജോൺസൺ ഒരു പാട്ടുകാരനായിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരൻ വാൾട്ട്, അതെന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, അത് ഈയൊരു കൂട്ടം പെന്തിക്കോസ്തുകാരാകുന്നു. ഞാൻ ചോദിച്ചു, എന്ത്? അദ്ദേഹം പറഞ്ഞു, പെന്തിക്കോസ്തുകാർ. പറഞ്ഞു, ബില്ലി, നീ എപ്പോഴെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ? പറഞ്ഞു, അവർ തറയിൽ കിടന്ന് ഉരുളുകയും മേലോട്ടും താഴോട്ടും ചാടുകയും ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, അവർക്ക് ഏതോ രീതിയിലുള്ള ഒരു അന്യഭാഷയിൽ അത് പുലമ്പി പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ല. അതെവിടെയാകുന്നു എന്ന് ഞാൻ ചോദിച്ചു. ഓ, അത് ലൂയിവിലയുടെ മറുഭാഗത്ത്, അവിടെ ഒരു ചെറിയ കൂടാരത്തിലാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തീർച്ചയായും കറുത്ത നിറക്കാരാകുന്നു. ഞാൻ പറഞ്ഞു, അഹാ, അങ്ങനെയോ? അദ്ദേഹം പറഞ്ഞു, വളരെയധികം വെള്ളക്കാരുമുണ്ട്. ഞാൻ ചോദിച്ചു, അവരും ഇത് തന്നെയാണോ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ അതെ, അവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ ഇപ്രകാരം മിശ്രിതമാകുന്നത് വിചിത്രമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഒരു ഞായറാഴ്ച രാവിലെ ദിവസം ഈ കാര്യങ്ങൾ നമുക്കുമുണ്ടായിരിക്കണം. ഞാൻ ഒരിക്കലും ഇത് മറക്കിയില്ല. അദ്ദേഹം ദഹനക്കുറവിന് വേണ്ടി ഒരു ഉണങ്ങിയ ഓറഞ്ചിന്റെ അല്ലി ഉരച്ചിട്ട് തിന്നുകയായിരുന്നു. എനിക്കത് ഇന്നലത്തെ പോലെ തന്നെ ഇപ്പോഴും കാണാൻ കഴിയും. ഞാൻ ഓർത്ത് പുലമ്പി പറയുകയും മേലോട്ടും താഴോട്ടും ചാടുകയും. അവർക്ക് അടുത്തതായി കിട്ടാൻ പോകുന്നത് ഏത് തരത്തിലുള്ള മതമായിരിക്കും? അങ്ങനെ ഞാൻ തുടർന്ന് മുന്നോട്ട് പോയി. അതിനുശേഷം അതിൽ നിന്നും ഒരു വൃദ്ധനായ മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോൾ ഈ സഭയിലുണ്ടായിരിക്കാം. അത് ജോൺ റയൻ എന്ന പേരോടുകൂടിയ ഈ സഭയിലുള്ള വ്യക്തിയാകുന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് കണ്ടിരുന്നു. അദ്ദേഹത്തിന് നീണ്ട താടിയും മുടിയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരിക്കാം. അദ്ദേഹം ഇവിടെയുള്ള ബെൻഡോ ഹാർബറിലെ ഹൗസ് ഓഫ് ഡേവിഡിൽ നിന്നാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അവർക്ക് ലൂയിവിലയിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഞാൻ ഈ ജനങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ അതിനെ പ്രവാചകന്മാരുടെ സ്കൂൾ എന്ന് വിളിച്ചിരുന്നു. അതുകൊണ്ട് അവിടേക്ക് ചെന്ന് അതെന്താകുന്നുവെന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചു. ശരി, എന്നാൽ ആരും തറയിൽ കിടന്ന് ഉരുളുന്നത് ഞാൻ കണ്ടില്ല. എന്നാൽ അവരുടെ ഉപദേശം വിചിത്രമായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ഈ മനുഷ്യനെ കണ്ടുമുട്ടുന്നതും അദ്ദേഹം എന്നെ ഈ സ്ഥലത്തേക്ക് വരുന്നതിനായി വിളിക്കുകയും ചെയ്തു. ഞാൻ ഒരു അവധിക്കാലത്ത് അവിടേക്ക് പോയി. ഞാൻ ഒരു ദിവസം അവിടെ ആയിരിക്കുകയും പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുകയും അദ്ദേഹം പുറത്തെവിടെ പോയിരുന്നു. അദ്ദേഹം ഇന്ത്യാന പോലീസിൽ എവിടെയോ പോയിരുന്നു. കർത്താവ് അദ്ദേഹത്തെ വിളിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു? അവർ പറഞ്ഞു, ഓ, അദ്ദേഹം ദൈവദാസനാകുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ആ പാവം സ്ത്രീ മരിച്ചുപോയി എന്ന് ഞാൻ കേട്ടിരുന്നു. അവർ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്നു. എന്റെ അതുപോലെയുള്ള ഭാര്യയാണ് വേണ്ടത്. അത് ശരിയാണ്. ശരിയായാലും തെറ്റായാലും അദ്ദേഹം എങ്ങനെയായാലും ശരിയാണ്. ഇപ്പോൾ സഹോദരൻ റയൻ, നിങ്ങൾ ഇവിടെയുണ്ടോ? അദ്ദേഹം ഇവിടെയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ശരിയല്ലേ? അവരുടെ പക്കൽ ഉള്ളത് മാത്രമായിട്ട് അവർ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ വീട്ടിൽ കഴിക്കുന്നതിന് തന്നെ യാതൊന്നുമില്ലായിരുന്നു. അത് ശരിയാണ്. ഞാൻ മിഷിഗണിലുള്ള ഒരു കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ കായലിൽ നിന്ന് കുറച്ച് മീൻ പിടിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്ഥലത്തേക്ക് അങ്ങനെ ഇവിടേക്ക് ഞാൻ തിരികെ എത്തി. അവരുടെ പക്കൽ ഈ മീൻ പാകപ്പെടുത്തുന്നതിന് വേണ്ടത്ര എണ്ണ പോലുമില്ലായിരുന്നു. വീട്ടിൽ യാതൊന്നുമില്ലാതെ അദ്ദേഹം നിങ്ങളെ വിട്ടുപോയോ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, ഓ, എന്നാൽ അദ്ദേഹം ദൈവദാസനാകുന്നു സഹോദരൻ ബിൽ. എന്നിട്ട് പറഞ്ഞു അദ്ദേഹം, ഞാൻ ഓർത്ത് കൊള്ളാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, ഞാൻ നിങ്ങളോടൊപ്പം നിലപാടെടുക്കും. അത് ശരിയാണ്. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ അത്രമാത്രം ചിന്തിക്കുന്നു. അതിനുവേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് നിലപാടെടുക്കാൻ തയ്യാറാണ്. അത് ശരിയാണ്. നമുക്കിന്ന് അതുപോലെ ചിന്തിക്കുന്ന കൂടുതൽ സ്ത്രീകളെയും അവരുടെ ഭാര്യമാരെ കുറിച്ച് ഇപ്രകാരം ചിന്തിക്കുന്ന കൂടുതൽ മനുഷ്യരെയും ആവശ്യമാകുന്നു. അത് ശരിയാണ്. ഭാര്യമാരും ഭർത്താക്കന്മാരും ഇപ്രകാരം ഒന്നു ചേർന്നാൽ ഇതൊരു നല്ല അമേരിക്കയായി തീരും. ശരിയായാലും തെറ്റായാലും അവരോടൊപ്പം നിൽക്കുക. അപ്പോൾ അത്രയും വിവാഹമോചന നടക്കയില്ല. അങ്ങനെ ഞാൻ തിരികെ എന്റെ വീട്ടിലേക്ക് പോകുകയും മിഷിവാക്കയിൽ കൂടി ഞാൻ കടന്നു വന്നത് ഒരു വിചിത്രമായ കാര്യമായിരുന്നു. അവിടെ ഞാൻ തെരുവിൽ കാറുകൾ പാർക്ക് ചെയ്തിരുന്നതും അതിന്മേൽ യേശു മാത്രം എന്ന് എഴുതിയ അടയാളവുമായി കാണുകയുണ്ടായി. ഞാൻ ഓർത്തു, ഈ യേശു മാത്രം എന്തായിരിക്കും? അത് മതഭക്തിയുള്ളവരായിരിക്കണം. അങ്ങനെ ഞാൻ അവിടെ എത്തുകയും അവിടെ സൈക്കിളുകളിലും യേശു മാത്രമെന്ന് എഴുതിയിരുന്നു. കാഡിലാക്സിലും മോഡൽ ടി ഫോർഡിലും യേശു മാത്രമെന്ന് എഴുതിയിരുന്നു. ഞാൻ ഓർത്ത് കൊള്ളാം, ഇതെന്താകുന്നുവെന്നുള്ളത് അത്ഭുതമായിരിക്കുന്നു. അങ്ങനെ ഞാൻ ഇതിനെ പിന്തുടർന്നിട്ട് 1500 മുതൽ 2000 ആളുകൾ കൂടിയിരുന്നു. ഒരു സഭായോഗമായിരുന്നുവെന്ന് അത് കണ്ടുപിടിക്കാനിടയായി. ഞാൻ അവരുടെ ഒച്ചവെക്കൽ കേൾക്കുകയും മേലോട്ടും താഴോട്ടുമുള്ള ചാട്ടം കാണുകയുമുണ്ടായി. ഞാൻ ഓർത്തു, ഇവിടെയാണോ ഞാൻ ഈ വിശുദ്ധ ഉരുളുകാരെ കാണുന്നത്. അങ്ങനെ എന്റെ പക്കലുണ്ടായിരുന്ന പഴയ ഫോർഡ് കാറുമായി അത് 1 മണിക്കൂറിൽ 30 മൈൽ തരുമെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. 15 ഇങ്ങോട്ടും 15 അങ്ങോട്ടുമാകുന്നു. അങ്ങനെ ഞാനത് ഒരു വശത്തേക്ക് കൊണ്ടുവന്നിട്ടു. അതിടുന്നതിനുള്ള സ്ഥലം കിട്ടിയിട്ട് ഞാൻ വഴിയിൽ കൂടി ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഞാൻ അകത്തേക്ക് കടന്ന് ചുറ്റുമായി നോക്കി. നിൽക്കാവുന്നവരിലധികം പേര് നിൽക്കുകയായിരുന്നു. എനിക്ക് അവരുടെ തലയ്ക്ക് മേൽക്കൂടെ നോക്കേണ്ടിയിരുന്നു. അവർ ഒച്ചവയ്ക്കുകയും ചാടുകയും വീഴുകയുമായിട്ട് തുടർന്നിരുന്നു. ഞാൻ ഓർത്തു, ഹോ, എന്ത് തരത്തിലുള്ള ജനങ്ങളാണിവർ. എന്നാൽ എത്രയും അധികം നേരം ഞാൻ അവിടെ നിന്നുവോ അത്രയും നന്നായി എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അത് കാഴ്ചയ്ക്ക് വളരെ നന്നായിരുന്നു. ആ ജനങ്ങളിൽ തെറ്റായിട്ട് യാതൊന്നുമില്ലായിരുന്നു. അവർക്ക് ഭ്രാന്തില്ലായിരുന്നു. ഞാൻ അവരിൽ ചിലരുമായി സംസാരിച്ചു. അവർ വളരെ നല്ല ജനങ്ങളായിരുന്നു. അതേ യോഗത്തിൽ തന്നെ ഞാൻ രാത്രി മുഴുവൻ അന്ന് രാത്രിയിൽ നിൽക്കുകയും അടുത്ത ദിവസം വീണ്ടും അകത്ത് കിടക്കുകയും ചെയ്തു. എന്റെ ജീവകഥയിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഞാൻ പ്രസംഗപീഠത്തിൽ 150ഉം 200ലുമധികം ശുശ്രൂഷകളോടൊപ്പം നിന്നിരുന്നു. അവരെല്ലാവരും എഴുന്നേറ്റിട്ട് അവർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറയാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, സുവിശേഷകൻ വില്യം ബ്രണഹാം ജെഫേഴ്സണിലെ എന്നിട്ടിരുന്നു, ബാപ്റ്റിസ്റ്റ് ആകുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടിരുന്നു എല്ലാവരും അവർ എവിടെ നിന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞാൻ അവിടെ എത്തി. അന്ന് രാത്രിയിൽ ഞാൻ വയലിൽ കിടന്നുറങ്ങിയിരുന്നു. എന്നിട്ട് എന്റെ വസ്ത്രങ്ങൾ ഫോർഡിന്റെ സീറ്റിനടിയിൽ വെച്ച് തേച്ചിരുന്നു. അത് നിങ്ങൾക്കറിയാമല്ലോ. പഴയ തരത്തിൽപ്പെട്ട കാലുറയും ഒരു ചെറിയ ടീഷർട്ടുമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്റെ ചെറിയ ടീഷർട്ടും ഇട്ടുകൊണ്ട് ഞാൻ യോഗത്തിലെത്തി. എന്റെ പക്കൽ വീട്ടിലെത്തുന്നതിനു വേണ്ടി മാത്രമായിട്ട് വണ്ടിയിൽ ഇന്ധനത്തിനായി $3 അല്ലാതെ ഒന്നുമില്ലായിരുന്നു. ഞാൻ കുറച്ച് ചുരുളുകൾ തിന്നുന്നതിനായി ചെന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അത് നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് ധാരാളമായിരുന്നു. പിന്നെ പൈപ്പിൽ ചെന്നിട്ട് 1 ഗ്ലാസ് വെള്ളവുമായിട്ട് അതെല്ലാം കൂടി എനിക്ക് വളരെ നന്നായിരുന്നു. അത് വെള്ളത്തിൽ കുതിർത്തിട്ട് എന്റെ പ്രഭാത ഭക്ഷണം കഴിക്കുകയുണ്ടായി. എനിക്ക് അവരോടൊപ്പം ആഹാരം കഴിക്കാമായിരുന്നു. അവർ ദിവസം 2 വട്ടം ഭക്ഷിച്ചിരുന്നു. എന്നാൽ വഴിപാടിലേക്കിടാൻ പിന്നെ യാതൊന്നും എന്റെ പക്കൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ അധികം അവരെ ആശ്രയിക്കാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഞാൻ രാവിലെ അവിടെ എത്തി. അതിന്റെ ഈ ഭാഗം പറയേണ്ടത് എനിക്ക് ആവശ്യമായിരിക്കുന്നു. അങ്ങനെ ഞാൻ രാവിലെ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വില്യം ബ്രണഹാമിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ബാപ്റ്റിസ്റ്റുകാരനായ ഒരു ചെറുപ്പക്കാരനായ ഒരു സുവിശേഷകൻ കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രസംഗപീഠത്തിൽ നിന്നിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം സന്ദേശത്തെ നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാനൊരു ബാപ്റ്റിസ്റ്റ് ആയിരിക്കെ ഈ കൂട്ടം ജനങ്ങളുടെ മുമ്പിൽ അതിനെ കഠിനമായി വലിക്കാൻ പോകുകയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ സീറ്റിന് പിന്നിലായി കുനിഞ്ഞിരുന്നു. ഞാനൊരു സിയർ സർക്കർ കാലുറയും ഒരു ടീഷർട്ടും ധരിച്ചിരുന്നു. അത് നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ക്രിസ്തീയ പുരോഹിതന്മാർ ധരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രകാരം പിന്നിലേക്കായി ഇരിപ്പിടത്തിലിരുന്നു. അങ്ങനെ 2-3 വട്ടം അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഞാനൊരു കറുത്ത നിറക്കാരനായ സഹോദരന്റെ അടുത്തായി ഇരുന്നിരുന്നു. അവർക്ക് വടക്കുദേശത്ത് കൺവെൻഷൻ ഉണ്ടായിരുന്നതിന്റെ കാരണം തെക്ക് ഭാഗത്ത് വർണ്ണവിവേചനം ഉണ്ടായിരുന്നതിനാലായിരുന്നു. അതിനാൽ അവർക്ക് തെക്ക് ഭാഗത്തായി നടത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ യേശു മാത്രം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടിരുന്നു. അത് യേശു ആയിരിക്കുന്നിടത്തോളം അത് കൊള്ളാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അത് അവനായിരിക്കുന്നിടത്തോളം അത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഞാനവിടെ ഇരുന്നു കൊണ്ട് കുറച്ചുനേരം അവരെ ശ്രദ്ധിച്ചു. അവർ പിന്നെയും 2-3 വട്ടം വിളിക്കുകയുണ്ടായി. ഈ കറുത്ത നിറക്കാരനായ സഹോദരൻ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ? പ്രകടനം അവിടെയായിരുന്നു. എനിക്ക് ആ മനുഷ്യനോട് കള്ളം പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അതിനാഗ്രഹിച്ചില്ല. ഞാൻ പറഞ്ഞു, സഹോദര, നോക്കൂ, അതെ, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, എങ്കിൽ ചെന്ന് അദ്ദേഹത്തെ കൊണ്ടുവരിക. ഞാൻ പറഞ്ഞു, ശരി സഹോദര, ഞാൻ പറയാം, അത് ഞാൻ തന്നെയാണ്. എന്നാൽ നോക്കൂ, ഞാൻ ഈ രീതിയിലുള്ള ഒരു വസ്ത്രത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് ചെല്ലുക. ഞാൻ പറഞ്ഞു, എനിക്കതിന് കഴിയില്ല. ഈ തരത്തിലുള്ള വസ്ത്രങ്ങളും ഒരു ടീഷർട്ടുമായിട്ട് എനിക്കതിന് കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, ഈ ജനങ്ങൾ നിങ്ങൾ എങ്ങനെ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നുവെന്ന് കാര്യമാക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ശരി നോക്കൂ, നിങ്ങളിത് വെളിപ്പെടുത്തരുത്, കേട്ടല്ലോ. നോക്കൂ, ഞാൻ ഇട്ടിരിക്കുന്ന ഈ കാലുറകൾ ഇതുമായിട്ട് ഞാൻ അവിടെ എത്താൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കെങ്കിലും വില്യം ബ്രണഹാം എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് അറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇതാ അദ്ദേഹം ഇവിടെയാകുന്നു, ഇതാ അദ്ദേഹം ഇവിടെയാകുന്നു. ഓ ദൈവമേ, എന്റെ മുഖം ആകപ്പാടെ ചുവന്നുപോയി. നിങ്ങൾക്കറിയാമോ, ഒരു ടൈ പോലും കെട്ടാതെ നിങ്ങൾക്കറിയാമോ, ഈ പഴയ ചെറിയ കൈയോടുകൂടിയ ടീഷർട്ടുമായി പ്രകാരം ഞാൻ പോയി. ഞാൻ ഇപ്രകാരം മുകളിലേക്ക് നടന്നു കയറുമ്പോൾ എന്റെ ചെവി കത്തിക്കൊണ്ടിരുന്നു. ഞാനിതിനു മുമ്പ് ഒരിക്കലും ഒരു മൈക്രോഫോണിൽ സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി പ്രസംഗിക്കാൻ തുടങ്ങി. ഞാനെടുത്ത വിഷയത്തെ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. ധനവാൻ പാതാളത്തിൽ മേലോട്ട് നോക്കി നിലവിളിച്ചു. ഇതുപോലെയുള്ള ചെറിയ മൂന്ന് കാര്യങ്ങളെ എടുത്ത് ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. അതൊരു മനുഷ്യനെ വന്നു കാണുമേ, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അവൻ നിലവിളിച്ചു എന്നിങ്ങനെയാകുന്നു. അവിടെ പൂക്കളില്ലായിരുന്നു, അപ്പോൾ അവൻ നിലവിളിച്ചു എന്നിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ പ്രാർത്ഥനാ യോഗങ്ങളില്ലായിരുന്നു, അപ്പോൾ അവൻ നിലവിളിച്ചു. അവിടെ കുട്ടികളില്ലായിരുന്നു, അവൻ നിലവിളിച്ചു. അവിടെ പാട്ടുകളില്ലായിരുന്നു, അവൻ നിലവിളിച്ചു. പിന്നെ ഞാനും നിലവിളിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ ചുറ്റുമായി അവരെല്ലാം കൂടിയിട്ട് അവർക്ക് ഞാൻ സഭായോഗങ്ങൾ എടുക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഓർത്തു, കൊള്ളാം, ഒരുപക്ഷെ ഞാനൊരു വിശുദ്ധ ഉരുളുകാരനായിട്ടുണ്ട്. നോക്കൂ, അതുകൊണ്ട് ഒരുപക്ഷെ അവർ വളരെ നല്ല ജനങ്ങളായിരുന്നു. ഞാൻ അവിടെ പുറത്തേക്ക് നടന്നിറങ്ങി. അവിടെ പശുപരിപാലകന്റെ വലിയ തൊപ്പിയും ഒരു ജോഡി ചെരുപ്പുമായിട്ടൊരു മനുഷ്യൻ നിന്നിരുന്നു. താങ്കൾ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മൂപ്പൻ ഇന്ന ഇന്നയാളാകുന്നു, ഞാൻ ടെക്സാസിൽ നിന്നുമാകുന്നു. ഞാൻ ഓർത്തു, ഇത് കണ്ടിട്ട്. അപ്പോൾ വേറൊരു വ്യക്തി ഗോൾഫ് കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള കാലുറയും തണുപ്പിനിടുന്ന ജേഴ്സി കുപ്പായവും ധരിച്ചുകൊണ്ട് എന്റെ അടുക്കിലേക്ക് നടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫ്ലോറിഡയിൽ നിന്നും റെവറന്റ് ഇന്ന ഇന്നയാളാകുന്നു, നിങ്ങൾ വന്നൊരു യോഗം നടത്തുമോ? ഞാൻ ഓർത്ത്, കൊള്ളാം, ഞാൻ വീട്ടിൽ തന്നെയാകുന്നു, ഈ കാലുറയും ടീഷർട്ടും, അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഈ കാര്യങ്ങൾ എന്റെ ജീവിതകഥയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഞാനിവിടെ നിർത്തിയിട്ട് ഇതിനു മുമ്പ് നിങ്ങളോട് പറയാതിരുന്ന ചില കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇത് ഞാൻ ഒഴിവാക്കി കളയാൻ പോകുകയായിരുന്നു. പൊതുജനങ്ങളുടെ മുമ്പിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്താൽ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാനിത് പറയുന്നതിന് മുമ്പ് സ്നേഹിച്ചിരുന്ന അത്രയും തന്നെ എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ എന്നോട് വാഗ്ദത്തം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കുക. ശരി, അത് നിങ്ങളുടെ വാഗ്ദത്തമാകുന്നു. ഞാൻ അതിൽ മുറുകെ പിടിക്കാൻ പോകുകയാണ്. അന്ന് രാത്രിയിൽ യോഗത്തിലായിരിക്കുമ്പോൾ അവർ അവരുടെ പാട്ടുകൾ പാടി കൈയടിക്കുകയായിരുന്നു. ഇത് രക്തമായിരുന്നുവെന്ന് എനിക്കറിയാം, ഇത് രക്തമായിരുന്നുവെന്ന് എനിക്കറിയാം എന്ന പാട്ട് അവർ പാടിക്കൊണ്ടിരുന്നു. അവർ ഇടനാഴിയിലും അവിടെ എല്ലാമായി ഓടുകയും ഒച്ചവെക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തിരുന്നു. ഇത് കേൾവിക്ക് വളരെ നന്നായിരുന്നു എന്ന് ഞാൻ ഓർത്തു. അവർ എല്ലായ്പ്പോഴും അപ്പസ്തോല പ്രവൃത്തികൾ 2:4 2:38 പ്രവൃത്തികൾ 10:49 സൂചിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർത്തു, ഇത് തിരുവെഴുത്ത് തന്നെയാകുന്നുവല്ലോ. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇത് പ്രകാരം കണ്ടിട്ടില്ല. എന്നാൽ ഓ, എന്റെ ഹൃദയം കത്തുകയായിരുന്നു. ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. ഞാൻ ആദ്യം അവരെ കണ്ടുമുട്ടിയപ്പോൾ അവർ ഒരു കൂട്ടം വിശുദ്ധ ഉരുളുകാരാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഓ ദൈവമേ, എന്നാൽ അവർ ഒരു കൂട്ടം സ്വർഗദൂതന്മാരെ പോലെയാകുന്നു എന്ന് ഞാൻ ഓർത്തു. നോക്കൂ, ഞാൻ ഉടനെ തന്നെ എന്റെ മനസ്സ് മാറ്റി. അങ്ങനെ അടുത്ത ദിവസം കർത്താവ് എനിക്ക് ഈ മഹത്തായ അവസരം യോഗങ്ങൾ നടത്തുന്നതിന് വേണ്ടി തന്നപ്പോൾ ഞാൻ ഓർത്തു, ഓ എന്റെ, ഞാൻ ഈ കൂട്ടം ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അത് ചെയ്യുമെന്ന് ഞാൻ ഓർത്തു. ഇത് ഒച്ചപ്പാടുണ്ടാക്കുന്ന മെത്തഡിസ്റ്റുകാരെന്ന് വിളിക്കപ്പെടുന്ന തരത്തിലുള്ളവരായിരിക്കണം ഇവർ. സ്വല്പം കൂടി മുമ്പോട്ട് പോയിട്ട് ഞാൻ ഓർത്തു, ഒരുപക്ഷെ ഇത് അത് തന്നെയായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഓർത്തു, കൊള്ളാം, തീർച്ചയായും ഞാനിത് ഇഷ്ടപ്പെടുന്നു. ഓ, അവരെക്കുറിച്ച് എന്തോ ഒരു കാര്യമുണ്ടായിട്ട് ഞാനത് ഇഷ്ടപ്പെടുന്നു. അവർ താഴ്മയും മാധുര്യമേറിയവരുമായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലാകാതിരിക്കാൻ കഴിഞ്ഞത് അവർ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നതായിരുന്നു. അവരിൽ ഒരു വ്യക്തി ഇവിടെയും മറ്റൊരു വ്യക്തി അവിടെയും ഇരുന്നിട്ട് അവർ ഈ കൂട്ടത്തിന്റെ മേലധികാരികളായിരുന്നു. ഇവരിൽ ഒരുവൻ എഴുതേറ്റിട്ട് അന്യഭാഷ പറയുകയും മറ്റേയാളത് വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് യോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റും പറഞ്ഞിരുന്നു. ഞാൻ ഓർത്ത്, ദൈവമേ, എനിക്കിത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം അത് തിരികെയായിട്ട് ഇത് ഈ വ്യക്തിയിലും പിന്നെ ആ വ്യക്തിയിലും, അങ്ങനെ അവർ ഓരോരുത്തരും അന്യഭാഷ സംസാരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. സഭയിൽ ബാക്കിയുള്ളവരും സംസാരിച്ചിരുന്നു. എന്നാൽ ഈ രണ്ടുപേർ പറഞ്ഞിരുന്ന പോലെ വ്യാഖ്യാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ഓർത്തു, ഹോ ദൈവമേ, അവർ ദൂതന്മാരായിരിക്കണം. അങ്ങനെ പിന്നിലായി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, അതെന്തായിരുന്നാലും എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാമോ, അതെന്റെ അടുക്കലെത്തുമായിരുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി എന്റെ പക്കൽ ഒരു വഴിയുണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയാമോ? ആ കാരണത്താലാണ് ഇത് ഞാൻ ഒരിക്കലും പൊതുജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ വാസ്തവമായി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സാധാരണയായി കർത്താവ് അതിനെക്കുറിച്ച് എന്നോട് പറയാറുണ്ട്. ഈ കൃപാവരം അതിനുവേണ്ടിയാകുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾക്കിത് ജനങ്ങളുടെ മുമ്പിൽ വെറുതെ എടുത്തിടുവാൻ കഴിയുകയില്ല. അത് മുത്തുകൾ പന്നിയുടെ മുമ്പിൽ എറിയുന്നത് പോലെയാകുന്നു. അതൊരു വിശുദ്ധവും പരിശുദ്ധവുമായ കാര്യമായിട്ട് നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം എന്നെ അതിനായി ഉത്തരം പറയാൻ ബാധ്യസ്ഥനാക്കും. അത് സഹോദരന്മാരോട് സംസാരിക്കുകയും മറ്റും ചെയ്യുമ്പോഴുള്ളതുപോലെയാകുന്നു. ഒരു സഹോദരനെക്കുറിച്ച് ദുഷ്ടമായി യാതൊന്നും ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയില്ല. ഒരുവട്ടം ഒരു വ്യക്തിയോടൊപ്പം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾ എന്റെ മേൽ വെച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഹോ സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ എന്തോ അനങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹത്തിന് അതെന്നോട് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം അത് ചെയ്യുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നോക്കൂ, കാരണം അത് അവിടെ കിടപ്പുണ്ടായിരുന്നു. അവൻ ശരിക്കും ഒരു കപട വിശ്വാസിയായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അദ്ദേഹം അതായിരുന്നു. നോക്കൂ, എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ എന്റെ തോളിലിട്ടിരുന്നു. ഞാൻ പറഞ്ഞു, ശരി ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് നടന്നുപോയി. ഞാനത് അറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ സഹോദരനായി ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നതുപോലെ തന്നെ അറിഞ്ഞിരിക്കാൻ ഞാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്നു. അത് അപ്രകാരം തന്നെ പോയിക്കൊള്ളട്ടെ, ബാക്കിയുള്ള കാര്യം ദൈവം തന്നെ ചെയ്യട്ടെ. ഞാൻ ഈ കാര്യങ്ങളെ അറിയുകയോ അറിയാനോ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും ഈ കാര്യങ്ങൾ അതിവിടെ സഭയിലായിരിക്കുന്നില്ല. ഞാൻ മുറിയിലോ ലഘുഭക്ഷണശാലയിലോ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറയും. അത് സത്യമാണെന്ന് അറിയാവുന്ന ജനങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ പറയും, ഇപ്പോൾ സൂക്ഷിച്ചുകൊള്ളുക, കുറച്ചു കഴിയുമ്പോൾ ഒരു വാഹനം വരും, അത് ഇന്ന ഇന്ന വ്യക്തിയായിരിക്കും, അവരെ അകത്തേക്ക് കടത്തിവിടുക, കാരണം അവർ ഇവിടെയായിരിക്കുമെന്ന് കർത്താവ് അറിയിച്ചിരുന്നു. ഞങ്ങൾ തെരുവിലെത്തുമ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. അവിടെയുള്ള നാൽക്കവലയിൽ ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾ മുട്ടലേൽക്കാൻ അവിടെ സാധ്യതയുണ്ട്. അത് അപ്രകാരമാണോ എന്ന് നോക്കുക മാത്രം ചെയ്യുക. എല്ലായ്പ്പോഴും സമ്പൂർണമായും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളിലേക്ക് നിങ്ങളെ തന്നെ അധികമായി എടുത്തിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ കഴിയും, ഇതൊരു ദൈവകൃപാവരമാകുന്നു. എന്നാൽ അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ അതിനായി ഉത്തരം പറയുന്നതിന് ബാധ്യസ്ഥപ്പെടുത്തും. മോശയെ നോക്കുക. മോശ ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? മുൻനിർണയിച്ച് മുൻനിയോഗിക്കപ്പെട്ടുണ്ടായ ഒരു പ്രവാചകനായിരുന്നു. ദൈവം അവനെ അയച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് പാറയോട് സംസാരിക്കുക. അതവൻ പാറയടിച്ചു കഴിഞ്ഞതിന് ശേഷമായിരുന്നു. നീ ചെന്ന് പാറയോട് സംസാരിക്കുക, അത് അതിൽ നിന്ന് നിനക്ക് വെള്ളം തരും. എന്നാൽ മോശ ദേഷ്യപ്പെട്ട് അവിടേക്ക് ചെന്ന് പാറയടിച്ചു, വെള്ളം വന്നില്ല. അപ്പോൾ അവൻ വീണ്ടും അടിച്ചു. അവൻ പറഞ്ഞ, മത്സരികളെ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ? ദൈവം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? വെള്ളം വന്നു. എന്നാൽ അവൻ പറഞ്ഞു, മോശെ, നീ ഇവിടേക്ക് വരിക. അത് അതിന്റെ അവസാനമായിരുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ദൈവിക കൃപാവരങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതൊരു പ്രാസംഗികനെ പോലെയാണ്, ഒരു നല്ല ശക്തനായ പ്രാസംഗികൻ. അവൻ വഴിപാടും കാശും എടുക്കുന്നതിന് വേണ്ടി മാത്രമായി പോയി പ്രസംഗിച്ചാൽ അതിനുവേണ്ടി ദൈവം അവനെ ഉത്തരവാദിയായി എടുക്കും. അത് ശരിയാണ്. നിങ്ങളുടെ ദൈവിക കൃപാവരങ്ങളുമായി നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് ശ്രദ്ധിച്ചുകൊള്ളേണ്ടതാകുന്നു. അതോ ഏതെങ്കിലും സഭയ്ക്ക് വേണ്ടി വലിയ പേരുണ്ടാക്കിയോ, അല്ലെങ്കിൽ അന്തസ്സുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? അതോ സ്വയം ഒരു വലിയ പേരുണ്ടാക്കുകയാണോ? അതിലും നല്ലത് രണ്ടോ മൂന്നോ രാത്രിയിലെ യോഗവും പിന്നെ എവിടെയെങ്കിലും പോയി പരിശ്രമിച്ചിട്ട് താഴ്മയോടെ കാത്തിരിക്കുന്നത് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെ ശ്രീമാൻ, എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്ഥാനത്തെ ദൈവത്തിന് തന്റെ കരങ്ങൾ നിങ്ങളുടെ മേൽ വെക്കാൻ തക്കവണ്ണം സൂക്ഷിച്ചുകൊള്ളുക. ഇത് അകമയുള്ള ജീവിതമാണെന്ന് ഇപ്പോൾ ഓർത്തുകൊള്ളുക. അങ്ങനെ പിന്നെ ഈ ദിവസം, ശരി, ഞാൻ അകത്ത് കടന്നു ചെല്ലാൻ പോവുകയാണ് എന്ന് ഞാൻ ഓർത്തു. ഈ ജനങ്ങളുടെ മേൽ ഞാൻ അത്രമാത്രം ശ്രദ്ധാലുവായിട്ട് ഈ മനുഷ്യരെക്കുറിച്ച് എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും എന്ന് ഞാൻ വിചാരിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ പുറത്തുള്ള മുറ്റത്ത് ഞാൻ അവർക്കായി കാത്തിരുന്നു. ഞാൻ ചുറ്റുമായി നോക്കി, അവരിൽ ഒരാളെ ഞാൻ കണ്ടെത്തി. ഞാൻ ചോദിച്ചു, ശ്രീമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇന്ന് രാവിലെ സമയം പ്രസംഗിച്ചിരുന്ന ആ ചെറുപ്പക്കാരനായ പ്രാസംഗികൻ നിങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് 23 വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പേരെന്തായിരുന്നു? ഞാൻ പറഞ്ഞു, ബ്രണഹാം. നിങ്ങളുടേതോ? അദ്ദേഹം തന്റെ പേരെന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓർത്തു, എനിക്ക് അദ്ദേഹത്തിന്റെ ആത്മാവുമായി ഇപ്പോൾ സമ്പർക്കത്തിലാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നിരിക്കലും അതെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം, പറയട്ടെ ശ്രീമാൻ. ഞാൻ പറഞ്ഞു, എന്റെ പക്കലില്ലാത്ത എന്തോ ഒന്ന് നിങ്ങൾ ജനങ്ങളുടെ പക്കലുണ്ടായിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ബാപ്റ്റിസ്റ്റുകാരനാകുന്നു. അദ്ദേഹം ചോദിച്ചു, എന്നാൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഞാൻ ചോദിച്ചു, കൊള്ളാം സഹോദര, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം കിട്ടിയിരിക്കുന്നത് എന്താണോ അത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പറഞ്ഞു, കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്തോ ശക്തിയേറിയതായും മറ്റും കാണപ്പെടുന്നു. നിങ്ങളെപ്പോഴെങ്കിലും അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടില്ലെന്ന് എനിക്കിപ്പോൾ ഉടനെ തന്നെ നിങ്ങളോട് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് വേണ്ടി അതാണ് ആവശ്യമായിരിക്കുന്നതെങ്കിൽ പിന്നെ എനിക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ഈ രീതിയിൽ ഞങ്ങളുടെ സംസാരം തുടർന്നിട്ട് ഞാൻ ചോദിച്ചു, ശരിയെങ്കിൽ എനിക്കത് എവിടെ കിട്ടാൻ കഴിയും? അദ്ദേഹം പറഞ്ഞു, അവിടെയുള്ള മുറിയിൽ കടന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങുക. ഞാൻ അദ്ദേഹത്തെ തുടർച്ചയായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അത് വളരെ വിചിത്രമായി അനുഭവപ്പെട്ടിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കാരണം എന്നെ നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ സ്വല്പം നിശ്ചലമാകാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അദ്ദേഹം വാസ്തവമായും ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം പരിപൂർണമായും 100% വാർത്തെടുത്ത ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അത് ശരിയാണ്. ഞാൻ ഓർത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഇത് ഇവിടെ തന്നെയാകുന്നു. എനിക്ക് ആ വേദിയിൽ എവിടെയെങ്കിലും ചെന്നെത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ പുറത്തുപോയി ചുറ്റുമായി നോക്കിയിട്ട് മറ്റേ വ്യക്തി എവിടെയാണെന്ന് കണ്ടുപിടിക്കാം എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ചു, ശ്രീമാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? അദ്ദേഹം ചോദിച്ചു, നീ ഏത് സഭക്കാരനാണ്? നിങ്ങളൊരു ബാപ്റ്റിസ്റ്റുകാരനാണെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കിതുവരെ പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. നിങ്ങളെപ്പോഴെങ്കിലും അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം കിട്ടിയിരിക്കുന്നത് എന്താണോ അതെനിക്ക് കിട്ടിയിട്ടില്ല, എനിക്കതറിയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ സഹോദര, ഞാനത് വാസ്തവമായും ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയെങ്കിൽ കുളം അവിടെ തയ്യാറായി കിടപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എന്തോ ഉള്ളത് അത് വാസ്തവമായും ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, അത് നല്ല കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ ആത്മാവ് എനിക്ക് കിട്ടിയപ്പോൾ ഇപ്പോൾ അത് മറ്റേ വ്യക്തിയായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഒരധപ്പതിച്ച കപടവിശ്വാസിയുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അവരിലൊന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു കറുത്ത നിറക്കാരിയും എന്നാൽ അയാൾ ഒരു വെളുത്ത നിറക്കാരിയോടുകൂടെ ജീവിച്ചിട്ട് അവളിൽ കൂടി രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. അയാൾ മദ്യപിക്കുകയും ശപിക്കുകയും മദ്യശാലകളിലും അങ്ങനെ എല്ലായിടത്തും പോയിരുന്നു. എന്നിട്ടും അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. അത് ശരിയാണ്, ഞാൻ പറഞ്ഞു, എനിക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ടിട്ട് ആ വാഴ്ത്തപ്പെട്ട പരിശുദ്ധാത്മാവ് ആ കപടവിശ്വാസിയുടെ മേൽ വീഴുന്നതുപോലെ കാണപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, അതിന് കഴിയില്ല, അത്രമാത്രം. അതിനുശേഷം ഒരു ദീർഘസമയം വരെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയും കരയുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ എനിക്ക് അവരോടൊപ്പം പോകാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് ഞാൻ ഓർത്തു. ഇവിടെ ഇതാ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും മറ്റയാൾ ഒരു യഥാർത്ഥ കപടവിശ്വാസിയുമായി നിന്നിരിക്കുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഇതെന്താകുന്നു. ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, ഒരുപക്ഷെ എന്നിൽ എന്തെങ്കിലും തെറ്റായിരിക്കാനിടയുണ്ട്. ഒരു കടുത്ത മതനിഷ്ഠയുള്ളവനായിരിക്കെ അത് വേദപുസ്തകത്തിൽ കണ്ടിരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് ആവശ്യമായിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ വേദപുസ്തകത്തിൽ നിന്നും വന്നിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് ശരിയല്ല. അതിവിടെ നിന്നും വന്നിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അത് വേദപുസ്തകത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കണം. അത് വെറും ഒരു സ്ഥാനത്ത് മാത്രമല്ല, എന്നാൽ അത് തുടക്കം മുതൽ വേദപുസ്തകത്തിൽ കൂടി വന്നിട്ടുള്ളതായിരിക്കണം. എനിക്കത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അത് മറ്റെല്ലാ തിരുവെഴുത്തിനോടൊപ്പം കൂട്ടിച്ചേർന്ന് തമ്മിൽ യോജിച്ച് കണ്ടിരിക്കണം, അല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല. കാരണം പൗലോസ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ഞാൻ വേദപുസ്തകം വിശ്വസിക്കുന്നു. എനിക്കിതുപോലെ യാതൊന്നും വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്റെ ഭാര്യയെ മറ്റും എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ഗ്രീൻസ് മിൽ എന്ന എന്റെ ചെറിയ സ്ഥലത്തായിരുന്നു. അവിടെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ ഈ ഗുഹയിൽ ഞാൻ തിരികെ രണ്ടോ മൂന്നോ ദിവസമായിട്ട് എത്തിയിരുന്നു. അത് രണ്ടു ദിവസമായിരുന്നു. ഞാൻ പുറത്തേക്ക് ശ്വാസം കിട്ടുന്നതിനായി, സ്വല്പം ശുദ്ധമായി കിട്ടുന്നതിനായി ഇറങ്ങി വന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ എന്റെ വേദപുസ്തകം ഒരു തടിയുടെ അറ്റത്തായി വെച്ചിട്ടുണ്ടായിരുന്നു. അതകത്തേക്ക് കടക്കുന്നിടത്ത് കാറ്റടിച്ചു വീണ് ഒരു പഴയ മരത്തടിയായിരുന്നു. അതിനുമേൽ രണ്ട് ശാഖകളുണ്ടായിരുന്നു. അതിന്റെ ഒരു ശാഖ ഇപ്രകാരം മേലേക്കും മരം നിലത്തുമായി കിടന്നിരുന്നു. ഞാൻ അതിന്മേൽ ഒരു വശത്തേക്ക് കാലുവെച്ചിരിക്കുകയും രാത്രി സമയത്ത് ഇപ്രകാരം ആകാശത്തേക്ക് നോക്കി കിടക്കുകയും ചെയ്തിരുന്നു. എന്റെ കൈ ഇപ്രകാരം മേലേക്ക് വെച്ചിരിക്കുകയും പലപ്പോഴും ഈ തടിമേൽ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിപ്പോകാറുണ്ടായിരുന്നു. വളരെ ദിവസങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ അവിടെ പ്രാർത്ഥനയിൽ കഴിച്ചിരുന്നു. സ്വല്പം ശുദ്ധമായി കിട്ടുന്നതിനായി പുറത്തേക്കിറങ്ങിയും ഈ ഗുഹയ്ക്ക് പുറത്ത് നല്ല തണുപ്പും അകത്തീർപ്പവുമായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തു വരികയും എന്റെ വേദപുസ്തകം ഞാൻ തലേദിവസം വെച്ചിരുന്നിടത്ത് തന്നെ അവിടെ കിടന്നിരുന്നു. അത് എബ്രായരുടെ 6-ാം അധ്യായത്തിലേക്ക് തിരിഞ്ഞിരുന്നു. ഞാനത് അവിടെ നിന്നും വായിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലേക്കുള്ള വിശ്വാസം എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയുമിടാതെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവരെ പിന്നെ പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നും മറ്റുമുള്ളതായിരുന്നു. എന്നാൽ പറഞ്ഞു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകും. ചുട്ടുകളകത്രേ അതിന്റെ അവസാനം. അപ്പോൾ എന്തോ ഹുഷ് എന്ന് ശബ്ദമുണ്ടായി. അതിവിടെയാകുന്നു എന്ന് ഞാൻ ഓർത്തു. അതെന്തായിരുന്നാലും ഞാൻ കേൾക്കും. അവൻ എന്നെ എഴുന്നേൽപ്പിച്ച് ഇവിടെ കൊണ്ടുവരികയും അവൻ ഇപ്പോൾ തന്നെ എനിക്കൊരു ദർശനത്തെ തരാൻ പോകുകയുമാണ്. അങ്ങനെ ഞാൻ ആ തടിയുടെ മേൽ അതിനെ കാത്തുകൊണ്ടിരുന്നു. ഞാൻ എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തിരികെ വീണ്ടും നടന്നു. യാതൊന്നും സംഭവിച്ചില്ല. തിരികെ എന്റെ ഗുഹയിലേക്ക് കയറി. യാതൊന്നും സംഭവിച്ചില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട്, കൊള്ളാം, ഇതെന്താകുന്നു എന്ന് ഓർത്തു. ഞാൻ എന്റെ വേദപുസ്തകത്തിന്റെ അടുക്കിലേക്ക് വീണ്ടും ചെന്നു. ഓ, അത് വീണ്ടും മൊത്തമായി എന്റെ മേൽ വന്നു. ഞാനത് പൊക്കിയെടുത്തിട്ട് ഓർത്തു, എന്താണ് ഇവിടെ അവൻ എന്നെ കൊണ്ട് വായിക്കുന്നതിനായി ആഗ്രഹിക്കുന്നത്. ഞാൻ തുടർന്ന് വീണ്ടും അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയില്ല ഇത്യാദി വരെ വായിച്ചു. ഞാൻ വീണ്ടും തുടർന്ന് താഴോട്ട് വായിച്ചു. പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമായിട്ട് ചുട്ടുകളകത്രേ അതിന്റെ അവസാനം. ഹോ, അതെന്നെ കുലുക്കിയിരുന്നു. ഞാൻ ഓർത്ത്, കർത്താവേ, നീ എനിക്കൊരു ദർശനത്തെ നൽകാൻ പോകുകയാണോ? ഞാൻ മറ്റെന്തോ ചോദിക്കുന്നതിനായി അവിടെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്റെ മുമ്പിലായി ലോകം ചുറ്റുന്നത് ഞാൻ കണ്ടു. അത് മൊത്തമായി തടമെടുത്തിരുന്നു. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ വെള്ളവസ്ത്രം ധരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഇപ്രകാരം വിത്തുകൾ വിതയ്ക്കുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ മലമുകളിലേക്ക് പോയ ഉടനെ തന്നെ ഇതാ അവന് പിന്നാലെയായി കറുത്ത വസ്ത്രം ധരിച്ച് തല കുനിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിത്തുകൾ വിതച്ചിരുന്നു. നല്ല വിത്തുകൾ മുളച്ചു വന്നപ്പോൾ അത് ഗോതമ്പ് ചെടിയായിരുന്നു. അഴുക്ക് വിത്തുകൾ മുളച്ചു വന്നപ്പോൾ അത് കളയായിരുന്നു. അതിനുശേഷം ഭൂമിയിൽ ഒരു വലിയ വരൾച്ചയുണ്ടായി. ഗോതമ്പിന്റെ തല താഴേക്ക് തൂങ്ങിയിട്ട് വെള്ളത്തിനാവശ്യമുണ്ടായിട്ട് നശിച്ചു പോകാൻ പോകുന്നതുപോലെ കാണപ്പെട്ടു. അപ്പോൾ ജനങ്ങളെല്ലാം കൈകൾ ഉയർത്തി ദൈവത്തോട് മഴ അയക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ കളയെയും അതിന്റെ തല കുനിച്ച് വെള്ളത്തിനായി യാചിക്കുന്നത് കണ്ടു. അപ്പോൾ ഉടനെ തന്നെ വലിയ കാർമേഘങ്ങൾ വന്നിട്ട് മഴ എരിച്ചു പെയ്യാൻ തുടങ്ങി. അങ്ങനെ മഴ പെയ്തപ്പോൾ ചെറിയ ഗോതമ്പ് ആകെ കുനിഞ്ഞു കിടന്നിരുന്നത് എന്ന് ചാടി എഴുന്നേറ്റ് നിന്നു. ചെറിയ കളയും എന്ന് അതോടൊപ്പം തന്നെ ചാടി എഴുന്നേറ്റ് നിന്നു. ഞാൻ ഓർത്ത് കൊള്ളാം, എന്താകുന്നു ഇത്? അതിനുശേഷം അതിന്റെ പക്കലെത്തി. അതിവിടെയാകുന്നു. ഗോതമ്പിനെ വളർത്താൻ പെയ്യുന്ന അതേ മഴ കളയെയും വളർത്തുന്നു. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിന് ഒരു കൂട്ടം ജനങ്ങളുടെ മേൽ വീഴാൻ കഴിയും. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു കപട വിശ്വാസിയും അനുഗ്രഹിക്കാൻ കഴിയും. യേശു പറഞ്ഞു, അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ അറിയും. അവർ ഒച്ചവെക്കുന്നതിനാലോ അവർ ആനന്ദിക്കുന്നതിനാലോ അല്ല, എന്നാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ അറിയും. ഞാൻ പറഞ്ഞു, അവിടെയാണ് നിങ്ങൾ കർത്താവെ, എനിക്കിത് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അത് വാസ്തവമായും സത്യമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ മനുഷ്യന് ദൈവത്തെ അറിയാതെ തന്നെ കൃപാവരങ്ങൾ ഉണ്ടായിരിക്കാൻ കഴിയും. അതിനുശേഷം ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതിൽ വളരെയധികം വിമർശകനായിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവം എനിക്കത് എപ്രകാരം ന്യായീകരിച്ച് കാണിച്ചു തന്നു. ഞാൻ ഒഹായോ നദിയിൽ വെച്ച് എന്റെ ആദ്യത്തെ പരിവർത്തകരെ സ്നാനപ്പെടുത്തുകയായിരുന്നു. 17-ാമത്തെ വ്യക്തിയെ ഞാൻ സ്നാനപ്പെടുത്തുകയായിരുന്നു. ഞാൻ സ്നാനപ്പെടുത്താൻ തുടങ്ങിയിട്ട് പറഞ്ഞു, പിതാവേ, ഞാനിവനെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നത് പോലെ നീ ഇവനെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തണമേ. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഉടനെ ആ സമയത്ത് മേലെ ആകാശത്തു നിന്നും ഒരു ചുഴലി പോലെ ആ വെളിച്ചം പ്രകാശിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു. നൂറുനൂറുകണക്കിന് ജനങ്ങൾ നദിക്കരയിൽ നിന്നിരുന്നു. അത് ജൂൺ മാസത്തിൽ 2 മണിക്ക് ഉച്ചനേരത്തായിരുന്നു. അത് ഞാൻ നിന്നിരുന്നതിന്റെ തൊട്ട് മേലായി തൂങ്ങിക്കിടന്നിരുന്നു. അതിൽ നിന്നും ഒരു ശബ്ദം ഇപ്രകാരം അരളിക്കൊണ്ട് പറഞ്ഞു, ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ അയക്കപ്പെട്ടതുപോലെ നിന്റെ പക്കലുള്ള സന്ദേശം ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന് മുന്നോടിയായിരിക്കും. അതെന്നെ മരണത്തോളം ഭയപ്പെടുത്തുന്നതുപോലെയായിരുന്നു. ഞാൻ തിരികെ പോകുകയും അപ്പോൾ അവിടെ ലോഹവാർപ്പശാലയിലുള്ള ആൾക്കാരും ഔഷധ വിക്രേതക്കാരും അങ്ങനെ പലരും നദിക്കരയിൽ നിന്നിരുന്നു. അന്ന് ഉച്ച സമയത്ത് ഞാൻ 200-300 പേരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവരെന്നെ വലിച്ചു കയറ്റിയപ്പോൾ അവരെന്നെ വെള്ളത്തിൽ നിന്നും വലിച്ചു കയറ്റുകയും ഡീക്കന്മാരും മറ്റുള്ളവരും എന്റെ അടുക്കൽ വന്നിട്ട് ആ വെളിച്ചം എന്താണ് അർത്ഥമാക്കിയത് എന്ന് ചോദിച്ചു. ഒരു വലിയ കൂട്ടം കറുത്ത നിറക്കാരായ ഗലയാദേജ് ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നും അവിടെ കൂടിയിരുന്നു. ലോൺ സ്റ്റാർ സഭയും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരിൽ അധികം പേരും ഇത് സംഭവിച്ചു കണ്ടപ്പോൾ നിലവിളിക്കാൻ തുടങ്ങിയും ജനങ്ങൾ ബോധം കെടുകയും ചെയ്തു. നീന്തുന്നതിനുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ വഞ്ചിയിലിരുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ അവിടെ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചു. അവൾ ഒരു സഭയിൽ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. ഞാൻ പറഞ്ഞു, മാർജി, നീ അവിടുന്ന് മാറുകയില്ലേ? അവൾ പറഞ്ഞു, ബില്ലി, ഞാൻ ഇവിടുന്ന് മാറേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, നിനക്കതിന്റെ ആവശ്യമില്ല. എന്നാൽ സുവിശേഷത്തോട് അത്രയെങ്കിലും ബഹുമാനമുണ്ടായിട്ട് ഞാൻ സ്നാനപ്പെടുത്തുന്നിടത്തു നിന്നും നിനക്ക് മാറേണ്ടിയിരിക്കുന്നു. അവൾ പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല. അവൾ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്നാനപ്പെടുത്തുമ്പോൾ എന്നെ പരിഹസിക്കുകയും അടക്കിച്ചിരിക്കുകയും ചെയ്തിരുന്നു. കാരണം അവൾ സ്നാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അതിനുശേഷം കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ അവൾ വള്ളത്തിൽ മുന്നോട്ട് ചാടി വന്നു. ഇന്ന് ആ പെൺകുട്ടി ഒരു ഭ്രാന്താലയത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവവുമായി കളി പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പിന്നീട് ഒരു മനോഹരിയായ പെൺകുട്ടി മദ്യപാനത്തിൽ എത്തിച്ചേരുകയും ഒരു യവമദ്യത്തിന്റെ കുപ്പി മുഖത്തടിച്ചിട്ട് മുഖം മുഴുവൻ മുറിപാടുകളാകുകയും ചെയ്തു. ഓ, കാഴ്ചക്കൊരു ഭീകരതയോട് തോന്നുന്ന ആ വ്യക്തിയായി. അങ്ങനെ അവിടെ അത് സംഭവിക്കുകയുണ്ടായി. അതിനുശേഷം ജീവിതത്തിൽ തുടർച്ചയായി ഞാനിത് കാണാൻ തുടങ്ങി. അത് നീങ്ങുന്നത് കാണുകയും ദർശനങ്ങൾ കാണുകയും എപ്രകാരം ഈ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ കുറച്ചു സമയശേഷം അതിനെ വളരെയധികം ശല്യപ്പെടുത്തുവാൻ തുടങ്ങി. അത് തെറ്റാണെന്ന് എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ എന്റെ പഴയ വിശ്രാമസ്ഥലം എടുത്തു മാറ്റി. അവിടെ ഞാൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ അടുക്കൽ വരാതിരിക്കുന്നതിനായി ഞാൻ എത്രയധികം പ്രാർത്ഥിച്ചാലും അതൊരു കാര്യമല്ല. അതിന്റെ അടുക്കൽ എങ്ങനെയൊക്കെയാലും എത്തിയിരുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യാനയിലെ സംസ്ഥാനത്തെ വനസംരക്ഷകനായിരുന്നു. ഞാൻ അകത്തേക്ക് കടന്നു വരികയും അവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അത് കൂടാരത്തിൽ എന്റെ പിയാനോ വായിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ബില്ലി, നീ മാഡിസൺ വരെ ഇന്ന് ഉച്ചയ്ക്ക് എന്റെ കൂടെ വണ്ടിയിൽ വരുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് വനപാലത്തിനായി പോകേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് എന്റെ അരപ്പട്ട തോക്കിന്റെ അരപ്പട്ടയും കാര്യങ്ങളും അഴിച്ചിട്ട് ഉടുപ്പിന്റെ കൈമടക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു ചെറിയ 2 മുറിയുള്ള വീട്ടിൽ താമസിച്ചിരുന്നു. ഞാൻ കുളിച്ചിട്ട് ആഹാരം കഴിക്കുന്നതിനായി തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വീടിന്റെ പുറത്തുവശത്തുള്ള ഒരു വലിയ മേപ്പിൾ മരത്തിന്റെ അടിയിൽ കൂടെ കടന്നു വരികയായിരുന്നു. പെട്ടെന്ന് അവിടെ ഹുഷ് എന്ന് എന്തോ ഒരു ശബ്ദമുണ്ടായി. ഞാൻ ആകെപ്പാടെ ബോധം കെട്ട പോലെ ആയിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ അത് തന്നെ വീണ്ടും അവിടെയായിരിക്കുന്നു എന്നറിഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന പടിയിലിരിക്കുകയും അവൻ കാറിൽ നിന്ന് ചാടി പുറത്തിറങ്ങി ഓടി വന്നിട്ട് ചോദിച്ചു, ബില്ലി, നിനക്ക് ബോധക്കേടുണ്ടായോ? ഞാൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ. അദ്ദേഹം ചോദിച്ചു, ബില്ലി എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല സഹോദര, നീ പോയിക്കൊള്ളുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നന്ദിയുണ്ട്. എന്റെ ഭാര്യ തൊട്ടി നിറച്ച് വെള്ളവുമായി വന്നിട്ട് ചോദിച്ചു, പ്രിയെ എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ഓമനെ. അവൾ പറഞ്ഞു, എങ്കിൽ കടന്നു വരിക, ഇപ്പോൾ വൈകിട്ടത്തെ ആഹാരം തയ്യാറാണ്. അവൾ കൈ എന്റെ മേൽ ചുറ്റുമായിട്ട് എന്നെ അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, പ്രിയെ, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, നീ അവരെ വിളിച്ചിട്ട് ഇന്നുച്ചയ്ക്ക് ഞാൻ അവിടെ എത്തുകയില്ല എന്ന് പറയുക. ഞാൻ പറഞ്ഞു, മീടെ, നീ എന്റെ പ്രിയയാകുന്നു. എന്റെ ഹൃദയത്തിൽ ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ പിശാചിന് ഇതുമായിട്ട് എന്നോട് യാതൊന്നും ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ തുടർന്നു പോകാൻ കഴിയുകയില്ല, ഞാനൊരു ബന്ധനാകുന്നു. എല്ലായ്പ്പോഴും ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇപ്രകാരം ദർശനങ്ങൾ വരികയും അങ്ങനെയെല്ലാമായിട്ട് അതെന്ത് തന്നെയായാലും അതിങ്ങനെ സംഭവിച്ചിട്ട് അതൊരു ദർശനമാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അതിനെ ഒരു ദർശനമെന്ന് വിളിക്കുന്നില്ല, അത് ഇതുപോലൊരു വിവശത വരുമ്പോൾ എന്ന് ഞാൻ പറയുന്നു. എന്നാൽ അതെന്താണെന്ന് എനിക്കറിയില്ല. പ്രിയെ, ഞാൻ അതുമായിട്ട് മൂടത്തരം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതൊരു പിശാചാണെന്ന് അവർ പറയുന്നു. ഞാൻ കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നു. ഹോ, അവൾ പറഞ്ഞു, ബില്ലി, നീ ജനങ്ങൾ പറയുന്നതിന് ശ്രദ്ധ കൊടുത്തുകൂടാ. ഞാൻ പറഞ്ഞു, എന്നാൽ പ്രിയെ, നീ മറ്റുള്ള പ്രസംഗരെ നോക്കുക. ഞാൻ പറഞ്ഞു, ഞാനിത് ആഗ്രഹിക്കുന്നില്ല, ഞാൻ കാട്ടിൽ എന്റെ സ്ഥാനത്തേക്ക് തിരികെ പോകുകയാണ്. എന്റെ പക്കൽ ഏകദേശം $15 അതുമായിട്ട് നീ ബില്ലിയെ സംരക്ഷിച്ചുകൊള്ളുക. ബില്ലി അപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരുന്നു, ഒരു ചെറിയ പയ്യനായിരുന്നു. കുറച്ച് സമയത്തേക്ക് ജീവിക്കുന്നതിന് നിനക്കും ബില്ലിക്കും അത് ധാരാളമാകുന്നു. അവരെ വിളിച്ചിട്ട് അവരോട്, ഞാനൊരു പക്ഷെ നാളത്തേക്ക് തിരികെ വരും, ഒരുപക്ഷെ ഞാൻ ഒരിക്കലും തിരികെ വരികയില്ല. ഞാൻ അടുത്ത 5 ദിവസത്തിനുള്ളിൽ തിരികെ എത്തിയില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് വേറൊരു മനുഷ്യനെ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മീഡി, ദൈവം ഇത് എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ഒരിക്കലും വീണ്ടും ഇത് സംഭവിക്കില്ലെന്ന് എനിക്ക് വാഗ്ദത്തം നൽകുന്നതുവരെ ഞാൻ ഒരിക്കലും കാട്ടിൽ നിന്ന് തിരികെ വരികയില്ല. ഒരു മനുഷ്യന് പറ്റാവുന്ന അജ്ഞത എത്രമാത്രമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ അവിടേക്ക് പോയി. അടുത്ത ദിവസമാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ പഴയ ഗുഹയിലേക്ക് പോയി. അടുത്ത ദിവസം അവിടെയുള്ള പർവ്വതത്തിന്റെ, അല്ലെങ്കിൽ മലയുടെ എന്ന് പറയുന്നതാണ് ശരി, അവിടെയുള്ള കാട്ടിലെ എന്റെ താവളത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നതിനാൽ ഞാൻ ഒരുവിധം താമസിച്ചു പോയിരുന്നു. FBI പോലും എന്നെ അവിടെ കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഇതൊരു ചെറിയ മുറിയായിരുന്നു. അധികം ഇരുട്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയും കൂടാതെ വേദപുസ്തകത്തിൽ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന ഭാഗം വായിക്കുകയായിരുന്നു. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ ചെറിയ മുറിക്കുള്ളിൽ കൂടുതൽ ഇരുട്ടായി തീർന്നു. അവിടെ ഞാനൊരു ബാലനായിരുന്നപ്പോൾ ചൂണ്ടയിട്ടിരുന്നു. ഞാൻ ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുന്നതിനായി അവിടെ പോയിട്ട് രാത്രി മുഴുവൻ അവിടെ താമസിക്കുമായിരുന്നു. അതൊരു ചെറിയ പഴകി ജീർണിച്ച മുറിയായിട്ട് വർഷങ്ങളോളമായി കിടന്നിരുന്നു. ഇതങ്ങനെയാകുന്നതിന് മുമ്പ് ഏതെങ്കിലും വാടകക്കാർ അത് ഉപയോഗിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഞാനവിടെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഓർത്തു, കൊള്ളാം, 1 മണിയായി, 2 മണിയായി, അങ്ങനെ രാവിലെ 3 മണിയോളമായി. ഞാൻ തറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ നടക്കുകയായിരുന്നു. അവിടെ കിടന്ന ഒരു സ്റ്റൂളിൽ ഞാൻ ഇരുന്നു. അതൊരു സ്റ്റൂളായിരുന്നില്ല, ഒരു പഴയ ചെറിയ പെട്ടി പോലെയുള്ള സാധനമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഓർത്തു, ഓ ദൈവമേ, നീ എന്നോട് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, പിതാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഒരു പിശാചിനാൽ പിടിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവായി പിതാവേ, ഒരിക്കലും ഇനിയും അത് സംഭവിക്കാൻ ഇടയാക്കരുതേ. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നരകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തെറ്റാണെങ്കിൽ പിന്നെ ഞാൻ പ്രസംഗിക്കുകയും പരിശ്രമിക്കുകയും ഈ പ്രയത്നങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ ആവശ്യമെന്താണ്? ഞാൻ എന്നെ തന്നെ മാത്രമല്ല, എന്നാൽ 1000 മറ്റുള്ള ജനങ്ങളെയും നരകത്തിലേക്ക് വഴിതെറ്റിക്കുകയാണ്, അല്ലെങ്കിൽ 100 കണക്കിന് ജനങ്ങൾ എന്ന ആ ദിവസത്തെക്കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു, എനിക്കൊരു വലിയ ശുശ്രൂഷയാണുള്ളത്. ഞാൻ പറഞ്ഞു, അത് വീണ്ടും ഒരിക്കലും എനിക്ക് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ സ്റ്റൂളിലിരുന്നു, ഒരുവിധം ഈ അവസ്ഥയിലേക്ക് ഞാൻ ഇരുന്നിരുന്നു. അതിപ്രകാരമായിരുന്നു. പെട്ടെന്ന് മുറിയിൽ ഒരു വെളിച്ചം മിന്നുന്നത് ഞാൻ മുറിയിൽ കണ്ടു. ആരോ മിന്നുന്ന വൈദ്യുത വെളിച്ചവുമായിട്ട് വരികയാണെന്ന് ഞാൻ ഓർത്തു. ഞാൻ ചുറ്റുമായി നോക്കിയിട്ട് ഓർത്തു, കൊള്ളാം, ഇതാ അത് നേരെ എന്റെ മുമ്പിലായി കഴിഞ്ഞിരുന്നു. തറയിൽ പഴയ തടിക്കഷ്ണങ്ങൾ കിടന്നിരുന്നു. അങ്ങനെ അതാ അത് നേരെ എന്റെ മുമ്പിലായി നിന്നു. ഒരു പഴയ നെരിപ്പോട് മൂലയ്ക്ക് കിടന്നിരുന്നു, അതിന്റെ മൂടി കീറിപ്പോയിരുന്നു. അങ്ങനെ നേരെ അവിടെയായി ഒരു വെളിച്ചം തറയിൽ പതിഞ്ഞിരുന്നു. ഞാൻ ഓർത്ത്, ശരി, എവിടെയാകുന്നു അത്? അതിങ്ങനെ വരാൻ കഴിയുന്നതല്ല. ഞാൻ ചുറ്റുമായി നോക്കി, അതേ വെളിച്ചം നേരെ എന്റെ മേലെയായി ഇപ്രകാരം അത് തൂങ്ങിക്കിടന്നിരുന്നു. അത് തീ പോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയും അത് ഒരുവിധം മരതക നിറമുള്ളതായിരുന്നു. അത് ഹുഷ് 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 എന്നിങ്ങനെ മേലെയായി ചുറ്റിക്കൊണ്ടിരുന്നു. ഞാൻ അതിലേക്ക് നോക്കിയിട്ട് ഇതെന്താകുന്നു എന്ന് ഞാൻ ഓർത്തു. ഇപ്പോൾ അതെന്നെ ഭയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആരോ വരുന്നത് പോലെ ഞാൻ കേട്ടു. അത് നടക്കുക മാത്രമായിരുന്നു, അത് നഗ്നപാദമായിരുന്നു. ഒരു മനുഷ്യന്റെ കാലുകൾ കടന്നു വരുന്നത് ഞാൻ കണ്ടു. മുറിയിൽ ഇരുട്ടായിരുന്നു, എന്നാൽ അവിടെ അത് നേരെ വെളിച്ചമായിരുന്നു. അവിടെ ഞാൻ ഒരു മനുഷ്യന്റെ കാലുകൾ അകത്തേക്ക് വരുന്നത് കണ്ടു. അങ്ങനെ അദ്ദേഹം മുറിയിൽ കടന്നു വന്നപ്പോൾ അവൻ നേരെ നടന്ന് കയറി വരികയും ഏകദേശം 200 pounds ഭാരമുള്ള വ്യക്തിയായിരുന്നു. അവൻ കൈകൾ ഇപ്രകാരം മടക്കിയിരുന്നു. ഞാനത് ഒരു ചുഴലിയിൽ ഒരുവട്ടം കണ്ടിരിക്കുകയും അതിനോട് സംസാരിക്കുന്നത് കേട്ടുമിരുന്നു. വെളിച്ചത്തിന്റെ രൂപത്തിൽ ഞാനതിനെ കണ്ടിരുന്നു, എന്നാൽ അതിന്റെ സ്വരൂപം ആദ്യമായിട്ട് കാണുകയായിരുന്നു. അതെന്റെ അടുക്കിലേക്ക് വളരെ അടുത്തായി നടന്നു വന്നു. സ്നേഹിതരെ, ആത്മാർത്ഥതയോടെ പറയുകയാണ്, എന്റെ ഹൃദയം സ്തംഭിച്ചു പോകുമെന്ന് ഞാൻ കരുതിപ്പോയി. നിങ്ങളതൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളെ തന്നെ അവിടെ ഇട്ടു നോക്കുക. ഇതേ രീതിയിൽ അനുഭവപ്പെടുന്നതിന് നിങ്ങളെയും ഇടയാക്കും. ഒരുപക്ഷെ നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ അപ്പുറത്തായിരിക്കാൻ ഇടയുണ്ട്. ഒരു ക്രിസ്ത്യാനിയായിട്ട് നീണ്ട സമയമായിട്ടുണ്ടാകാം, എന്നാൽ ആ രീതിയിൽ നിങ്ങളെ അത് അനുഭവപ്പെടുത്തും. കാരണം 100 സന്ദർശനത്തിന് ശേഷവും അവൻ എന്റെ അടുക്കൽ എത്തുമ്പോൾ അതെന്നെ മരവിപ്പിച്ചു കളയുന്നു. അത് ചിലപ്പോൾ എന്നെ മിക്കവാറും ബോധം കെടുത്തിയിട്ട് ഞാൻ അത്രമാത്രം ശക്തിഹീനനായി പോകുന്നു. ഞാൻ പ്രസംഗപീഠം ഇടുമ്പോൾ പലപ്പോഴും അങ്ങനെയാകുന്നു. ഞാൻ കൂടുതൽ നേരം നിന്നാൽ ഞാൻ പൂർണ്ണമായും തളർന്നു പോകും. മണിക്കൂറുകളോളം എന്നെ അവർ ചുറ്റുമായി വണ്ടിയിൽ കൊണ്ടുപോകുകയും ഞാൻ എവിടെയാണെന്ന് അറിയുക പോലും ചെയ്തിരുന്നില്ല. എനിക്കത് വിശദീകരിക്കാൻ കഴിയില്ല. വേദപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് വായിക്കുക, അതെന്താണെന്ന് അത് വിശദീകരിച്ചു തരും. തിരുവെഴുത്ത പ്രകാരം പറയുന്നു, അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് അവനെ നോക്കിയായിരുന്നു. എന്റെ കൈകൾ ഇപ്രകാരം ഉയർന്നിരുന്നു. അവൻ നേരെ എന്നെ വളരെ പ്രസന്നതയോടെ നോക്കിയിരുന്നു, എന്നാൽ അവന്റെ ശബ്ദം വാസ്തവമായും ആഴമേറിയതായിരുന്നു. അവൻ പറഞ്ഞു, ഭയപ്പെടരുത്, ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മയക്കപ്പെട്ടിരിക്കുന്നു. അവനിത് പറഞ്ഞപ്പോൾ ആ ശബ്ദം എനിക്ക് 2 മുതൽ എന്നോട് സംസാരിച്ചിരുന്ന അതേ ശബ്ദം തന്നെയായിരുന്നു. അതവനായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ ഓർത്തു, ഇപ്പോൾ ഇത് കേൾക്കുക, ഇപ്പോൾ സംഭാഷണത്തെ കേൾക്കുക. എനിക്കറിയാവുന്നിടത്തോളം നന്നായി അത് വാക്കുവാക്കായി ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിക്കാം, കാരണം കഷ്ടിച്ചേ ഞാനത് ഓർക്കുന്നുള്ളൂ. ഞാൻ ഇപ്രകാരം അവനെ നോക്കുകയും അവൻ എന്നോട് വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട. പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മയക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വിചിത്രമായുള്ള ജനനത്തെക്കുറിച്ച് പറയുന്നതിനാകുന്നു. എന്റെ ജന്മത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ജനിച്ചപ്പോൾ അതേ വെളിച്ചം എന്റെ മേലായി തൂങ്ങിക്കിടന്നിരുന്നു. അതുകൊണ്ടവൻ പറഞ്ഞു, നിന്റെ വിചിത്രമായ ജനനവും ജീവിതത്തിലെ തെറ്റിദ്ധാരണയും നീ ലോകമൊട്ടുക്ക് പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ചൂണ്ടിക്കാണിക്കുന്നതിനാകുന്നു. എന്നിട്ട് പറഞ്ഞു, അവർ പറയുന്നത് എന്താണെന്ന് പരിഗണിക്കാതെ അവൻ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് പറഞ്ഞു, ദൈവം എന്റെ ന്യായാധിപതിയാകുന്നു. അവനിതറിയുന്നു. അവൻ അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എന്ന് നാമനിർദ്ദേശം ചെയ്തത് പറഞ്ഞു. അവൻ പറഞ്ഞു, നീ ജനങ്ങളെ കൊണ്ട് നിന്നെ വിശ്വസിക്കാൻ ഇടയാക്കിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയുള്ളവനായിരിക്കുമെങ്കിൽ യാതൊന്നും നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിൽക്കുകയില്ല. ക്യാൻസർ പോലും നിൽക്കുകയില്ല. നോക്കൂ, അത് നീ ജനങ്ങളെ കൊണ്ട് നിന്നെ വിശ്വസിക്കുന്നതിനിടയാക്കുമെങ്കിലാകുന്നു. അവൻ എന്റെ ശത്രുവല്ലെന്ന് എനിക്ക് മനസ്സിലായി. അവൻ എന്റെ സ്നേഹിതനായിരുന്നു. അവൻ ഇപ്രകാരം എന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ ഞാൻ മരിക്കുകയായിരുന്നു. അതെ, എന്താണ് സംഭവിച്ചിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി ശ്രീമാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് രോഗശാന്തിയെക്കുറിച്ചും അതുപോലെയുള്ള ഈ കൃപാവരങ്ങളെക്കുറിച്ചും എന്തറിയാം? ഞാൻ പറഞ്ഞു, ശരി ശ്രീമാൻ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ജനങ്ങളോടൊപ്പം ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്ന എന്റെ ജനങ്ങൾ പാവപ്പെട്ടവരാകുന്നു. ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനാകുന്നു. ഞാൻ പറഞ്ഞു, എനിക്കതിന് കഴിയുമാകയില്ല. അവരെന്നെ മനസ്സിലാക്കിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അവരെന്നെ കേൾക്കുകയില്ല. അവൻ പറഞ്ഞു, പ്രവാചകനായ മോശയ്ക്ക് 2 കൃപാവരങ്ങൾ നൽകപ്പെട്ടതുപോലെ അടയാളങ്ങൾ എന്ന് പറയുന്നതാണ് ശരി. അതവന്റെ ശുശ്രൂഷയെ ന്യായീകരിക്കുന്നതിനായിരുന്നു. അതുപോലെ നിനക്കും രണ്ട് കൃപാവരങ്ങൾ നിന്റെ ശുശ്രൂഷയെ ന്യായീകരിക്കുന്നതിനായി നൽകിയിരിക്കുന്നു. അവൻ പറഞ്ഞു, അവയിലൊന്ന്, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ നിന്റെ കരങ്ങൾ കൊണ്ടെടുക്കുകയും അത് നിന്റെ ഇടതുകരവും അവരുടേത് വലതുകരവുമായിരിക്കണം. എന്നിട്ട് പറഞ്ഞു, പിന്നെ നീ നിശബ്ദനായി നിൽക്കുക. അപ്പോൾ ഒരു ശാരീരികമായ പ്രതീതി നിന്റെ ശരീരത്തിൽ ഉണ്ടാകും. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ നീ പ്രാർത്ഥിക്കണം. അത് നിന്നെ വിട്ടുപോയാൽ രോഗം ജനങ്ങളെ വിട്ടുപോയിരിക്കുന്നു. അത് വിട്ടുപോയില്ലെങ്കിൽ അനുഗ്രഹത്തിനായി മാത്രം അപേക്ഷിച്ചിട്ട് നീ വിട്ടുമാറുക. ശരി, ഞാൻ പറഞ്ഞു, ശ്രീമാൻ, അവരെന്നെ സ്വീകരിക്കില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ പറഞ്ഞു, അടുത്ത കാര്യം എന്നത് അവരിത് കേൾക്കുന്നില്ലെങ്കിൽ അവർ ഇത് കേൾക്കും. പറഞ്ഞു, അതിനുശേഷം ഇത് സംഭവിക്കും, അതായത് നീ അവരുടെ ഹൃദയ രഹസ്യങ്ങളെ അറിയും. ഇതവർ കേൾക്കും എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ഇന്ന് രാത്രിയിൽ ഞാനിവിടെ ആയിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. എന്റെ പുരോഹിത വർഗക്കാരായ ജനങ്ങൾ എന്റെ അടുക്കൽ വരുന്നതായി ഈ കാര്യങ്ങൾ തെറ്റാണെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത് ആ ഉദ്ദേശ്യത്തോടാകുന്നു. നോക്കൂ, കൃപാവരങ്ങളും വിളിയും അനുതാപത്തെ കൂടാതെയാകുന്നു. അവൻ പറഞ്ഞു, നീ ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നത് തന്നെ ആ ഉദ്ദേശ്യത്തോടാകുന്നു. ഞാൻ പറഞ്ഞു, ശരി ശ്രീമാൻ, ആ പുരോഹിതന്മാർ എന്നോട് അത് അശുദ്ധാത്മാവാകുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ കാരണത്താലാണ് ഞാനിവിടെ പ്രാർത്ഥനയിലായിരിക്കുന്നത്. അവൻ എന്നോട് ഉദ്ധരിച്ചത് ഇതാ ഇവിടെയാകുന്നു. അവൻ എന്നോട് കർത്താവായ യേശുവിന്റെ ആദ്യത്തെ വരവിനോട് അതിനെ സംബന്ധപ്പെടുത്തി എന്നോട് പറഞ്ഞു. സ്നേഹിതരെ, അത് വിചിത്രമായ കാര്യമായിരുന്നു. ശരി, ഞാൻ ഒരു നിമിഷം ഇവിടെ നിർത്തിയിട്ട് തിരികെ പോകുകയാണ്. ഞാനൊരു ഭാവി പറച്ചിലുകാരനെ കണ്ടുമുട്ടുമ്പോഴെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത് എന്തായിരുന്നുവെന്നാൽ എന്തോ സംഭവിച്ചുവെന്ന് അവർ തിരിച്ചറിയുമായിരുന്നു. അതെന്നെ കൊന്നുകളയുന്നത് പോലെയായിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ദിവസം എന്റെ ഒരു ബന്ധുവിനോടൊപ്പം ഞാൻ ഒരു വിനോദ പ്രദർശന സ്ഥലത്തുകൂടി വരികയായിരുന്നു. ഞങ്ങൾ കുട്ടികളായിരിക്കെ ഒരുമിച്ച് നടന്നു വരികയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു കൂടാരത്തിൽ ഒരു ചെറുപ്പക്കാരിയായ ഭാവി പറച്ചിലുകാരിയായ സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് നല്ല ഒരു ചെറുപ്പക്കാരിയായ മഹിള അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ചേർന്ന് നടക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, നീ ഒരു നിമിഷം ഇവിടേക്ക് വരൂ. ഞങ്ങൾ മൂന്നുപേരും കൂടി തിരിഞ്ഞു നോക്കി. അവൾ പറഞ്ഞു, നീ വരയുള്ള ഉടുപ്പിട്ടിരിക്കുന്ന നീ, അത് ഞാനായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് മാം? ഞാൻ ഓർത്തു, അവർക്ക് ചിലപ്പോൾ ഞാൻ ചെന്നൊരു കോക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങി കുടിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. അവൾ ഒരു യവനക്കാരിയായിട്ട് ഒരുപക്ഷെ 20 വയസ്സോ മറ്റോ ആയിട്ടുണ്ടാകും. അവൾ അവിടെ ഇരുന്നിരുന്നു. ഞാൻ അവളുടെ അടുക്കലേക്ക് നടന്നു ചെന്നിട്ട്, ഹാ മാഡം, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, നിനക്കറിയാമോ, ഒരു വെളിച്ചം നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. നീ ഒരു പ്രത്യേക അടയാളത്തിനടിയിലായി ജനിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അവൾ പറഞ്ഞു, ശരിയെങ്കിൽ നീ ഒരു വിശേഷ അടയാളത്തിനടിയിലായി ജനിച്ചിരിക്കുന്നു. ഒരു വെളിച്ചം നിന്നെ പിന്തുടരുകയും നീ ഒരു ദൈവിക വിളിക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിട്ട് മാറിപ്പോയിക്കൊള്ളുക. ഞാൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കാരണം ഈ കാര്യങ്ങളെല്ലാം പിശാചിൽ നിന്നുള്ളതാണെന്ന് എന്റെ അമ്മ എല്ലായ്പ്പോഴും എന്നോട് പറഞ്ഞിരുന്നു. അവൾ ശരിയായിരുന്നു. അങ്ങനെ അതെന്നെ ഭയപ്പെടുത്തിയിരുന്നു. ഞാൻ വനസംരക്ഷകനായിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ ബസ്സിൽ കയറി. എല്ലായ്പ്പോഴും ആത്മാവിന് അധീനനായി ഞാൻ കാണപ്പെട്ടിരുന്നു. ഞാനവിടെ നിൽക്കുമ്പോൾ ഒരു നാവികൻ എന്റെ പിന്നിലായി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ റോന്തു ചുറ്റുന്നതിനായി പോകുകയായിരുന്നു. ഞാൻ ഹെൻറിവിൽ ഫോറസ്റ്റ് വരെ പോകുന്ന ബസ്സിലായിരുന്നു. എന്തോ വിചിത്രമായി എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ ചുറ്റുമായി നോക്കി. അവിടെ ഒരു നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ഒരു തടിച്ച സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. നിനക്കെന്തുണ്ട് വിശേഷം എന്നവർ ചോദിച്ചു. ചോദിച്ചു, നിനക്കെന്ത് വിശേഷം? ഞാൻ ഓർത്തു, അതൊരു സാധാരണ സ്ത്രീ എന്നോട് സംസാരിക്കുകയാണെന്ന്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ ഒരു നിമിഷം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഉവ മാഡം. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു. അവർ പറഞ്ഞു, നീ ഒരു അടയാളത്തിന് കീഴിലായി ജനിച്ചിരിക്കുന്നു എന്ന കാര്യം നിനക്കറിയാമോ? ഞാൻ ഓർത്തു, ഇത് വിചിത്ര സ്ത്രീകളിൽ വേറൊന്നാകുന്നു. ഞാൻ വെറുതെ നോക്കുക മാത്രം ചെയ്തു. ഞാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഒരു നിമിഷം, എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുമോ എന്നവർ ചോദിച്ചു. ഞാൻ മിണ്ടാതെ നിന്നു. അവർ പറഞ്ഞു, നീ ഇതുപോലെ അഭിനയിക്കരുത്. ഞാൻ മുൻപോട്ട് നോക്കിക്കൊണ്ട് മാത്രം നിന്നു. ഞാൻ ഓർത്തു, ഇതൊരു മാന്യനായ മനുഷ്യനെ പോലെ ആകുന്നില്ല. അവർ പറഞ്ഞു, ഞാൻ ഒരു നിമിഷം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുൻപോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അവർ പറയുന്നതിന് യാതൊരു ശ്രദ്ധയും കൊടുത്തില്ല. അവരും ബാക്കിയുള്ളവർ പറയുന്നത് പോലെ തന്നെയാണോ പറയാൻ പോകുന്നതെന്ന് ഞാൻ നേരെ വിശ്വസിച്ചിരുന്നു. ഞാൻ തിരിഞ്ഞിട്ടോർത്തു, ഓ ദൈവമേ, ഇതെന്നെ വിറപ്പിച്ചു കളയും. എനിക്കറിയാം, കാരണം അത് വിചാരിക്കുന്നത് ഞാൻ വെറുത്തിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. അവർ പറഞ്ഞു, ഞാൻ സ്വയം എന്നെ തന്നെ വിശദീകരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞാനൊരു ജ്യോത്സ്യക്കാരനെയാകുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതുപോലെ എന്തോ ആണെന്ന് ഞാൻ വിചാരിച്ചു. അവൾ പറഞ്ഞു, ഞാൻ ഷിക്കാഗോയിലേക്ക് എന്റെ മകനെ കാണാൻ പോകുന്നതിനുള്ള യാത്രയിലാകുന്നു. അവനൊരു ബാപ്റ്റിസ്റ്റുകാരനായ ശുശ്രൂഷകനാകുന്നു. ഞാൻ പറഞ്ഞു, ഹാ മാം. അവരെന്നോട് ചോദിച്ചു, ആരെങ്കിലും നിന്നോട് നീ ഒരു അടയാളത്തിന് കീഴിലാണ് ജനിച്ചിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല മാഡം, ഞാൻ അവരോട് കള്ളം പറയുകയാണ് ചെയ്തത്. നോക്കൂ, അവരെന്ത് പറയാൻ പോകുന്നുവെന്ന് അറിയുന്നതിനു വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇല്ല മാഡം. അവർ ചോദിച്ചു, ശുശ്രൂഷകർ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ശുശ്രൂഷകരമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അവർ പറഞ്ഞു, അതെയോ? അവർ പറഞ്ഞു, ശരി, നീ എപ്പോഴാണ് ജനിച്ചതെന്ന് കൃത്യമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ എന്നെ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞു, ഇല്ല മാഡം. അവർ പറഞ്ഞു, ശരിയെങ്കിൽ നീ എപ്പോഴാണ് ജനിച്ചതെന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുകയില്ല. അവർ പറഞ്ഞു, നീ April 6 1909 5 മണിക്കാണ് ജനിച്ചത്. ഞാൻ പറഞ്ഞു, അത് ശരി തന്നെ. നിങ്ങൾക്കതെങ്ങനെ അറിയാമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഈ നിൽക്കുന്ന നാവികൻ എപ്പോഴാണ് ജനിച്ചതെന്ന് പറയുക. അവർ പറഞ്ഞു, എനിക്കത് കഴിയില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട്? നിങ്ങൾക്കതെങ്ങനെ അറിയാം? പറഞ്ഞു, നോക്കൂ ശ്രീമാൻ. അവർ ഈ ജ്യോതിഷത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അവർ പറഞ്ഞു, വളരെ വർഷങ്ങൾക്ക് ശേഷം എല്ലായ്പ്പോഴും വിദ്വാൻമാരെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നക്ഷത്രം കൊണ്ടുവന്നതിനെക്കുറിച്ച് നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒരുവിധം അടവെടുത്തിട്ട് പറഞ്ഞു, എനിക്ക് മതപരമായ യാതൊരു കാര്യങ്ങളും അറിയില്ല. അവർ പറഞ്ഞു, ശരി, വിദ്വാൻമാർ യേശുവിനെ കാണാൻ വരുന്നതിനെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഞാൻ പറഞ്ഞു, അതെയുണ്ട്. അവർ ചോദിച്ചു, ശരി, എങ്കിൽ വിദ്വാൻമാർ ആരായിരുന്നു? ഓ, ഞാൻ പറഞ്ഞു, അവർ വെറും വിദ്വാൻമാരായിരുന്നു. എനിക്കെല്ലാമായിട്ട് അതേ അറിയുള്ളൂ. അവൾ പറഞ്ഞു, ശരി, ഒരു വിദ്വാൻ എന്നാൽ എന്താകുന്നു? അവർ പറഞ്ഞു, അതെന്നെ പോലെ തന്നെ ഒരു ജ്യോതിഷിയാകുന്നു. അവരെ നക്ഷത്ര ദർശകർ എന്ന് വിളിക്കുന്നു. അവർ ചോദിച്ചു, നിനക്കറിയാമോ, ദൈവം ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവൻ എല്ലായ്പ്പോഴും അത് ആകാശത്തിൽ വെളിപ്പെടുത്തുന്നു, അതിനുശേഷം പിന്നെ ഭൂമിയിലാകുന്നു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. പിന്നെ അവർ രണ്ടു മൂന്ന് നക്ഷത്രങ്ങളുടെ പേര് പറഞ്ഞു. അത് മാർസ്, ജൂപ്പിറ്റർ, വീനസ് മാതിരിയായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞു, ഇത് അതിന്റെ പാതയിൽ കൂടി സഞ്ചരിച്ച് തമ്മിൽ മറികടക്കുമ്പോൾ അവർ പറഞ്ഞു, കർത്താവായ യേശുവിനെ കാണുവാൻ മൂന്ന് വിദ്വാൻമാർ വന്നിരുന്നു. അവരിൽ ഒരുവൻ ഹാമന്റെ വംശത്തിൽ നിന്നും ഒരുവൻ ഷേമിന്റെയും മറ്റൊരുവൻ ജാഫേത്തിന്റെയും ആയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അവർ തമ്മിൽ ബേത്ലഹേമിൽ കണ്ടുമുട്ടുകയുണ്ടായി. അത് അവർ വന്നിരുന്ന മൂന്ന് നക്ഷത്രങ്ങളായിരുന്നു. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഈ നക്ഷത്രങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്. അവർ പറഞ്ഞു, ആ നാവികനോട് ചോദിക്കുക, ചന്ദ്രനും ആകാശങ്ങളിലെ ഗ്രഹങ്ങളും മാറിപ്പോകുമ്പോൾ വേലിയേറ്റം അതിനോടൊപ്പം പോകുകയോ വരികയോ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കത് അയാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്കതറിയാം. അവൾ പറഞ്ഞു, ശരി, നിന്റെ ജനനവും അവിടെയുള്ള ഈ നക്ഷത്രങ്ങളുമായിട്ട് എന്തോ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, കൊള്ളാം, എനിക്കതറിയില്ല. അവർ പറഞ്ഞു, ഇപ്പോൾ ഈ മൂന്ന് വിദ്വാൻമാർ വരികയുണ്ടായി. അവർ പറഞ്ഞു, ഈ മൂന്ന് നക്ഷത്രങ്ങൾ വ്യത്യസ്ത ദിശയിൽ നിന്ന് വന്നിട്ട് അവ തമ്മിൽ ബേത്ലഹേമിൽ കണ്ടുമുട്ടുകയുണ്ടായി. അവർ ഇതിനെക്കുറിച്ച് കൂടിയാലോചിച്ച് കണ്ടുപിടിക്കുകയുണ്ടായി. അവയിലൊന്ന് നോഹയുടെ മൂന്ന് മക്കളായ ഹാമിന്റെ വംശത്തിൽ നിന്നും ഷേമിന്റെയും ജാഫെത്തിന്റെയും ആയിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, അതിനുശേഷം അവർ വന്ന് കർത്താവായ യേശുവിനെ നമസ്കരിക്കുകയുണ്ടായി. അവൾ പറഞ്ഞു, അവർ യാത്ര തിരിച്ചപ്പോൾ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചിരുന്നു. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ പറഞ്ഞു, ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിച്ചു കഴിയുമ്പോൾ ഹാമിന്റെയും ഷേമിന്റെയും ജാഫെത്തിന്റെയും ജനങ്ങളോട് പിന്നെ അവൻ തിരികെ വീണ്ടും വരും. അവർ പറഞ്ഞു, ഇപ്പോൾ ഈ ഗ്രഹങ്ങൾ, ഈ സ്വർഗീയ ഗ്രഹങ്ങൾ, അവ ഇപ്രകാരം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അവ തമ്മിൽ വേർപെടുകയുണ്ടായി. ഇതുവരെ അറിയാവുന്നിടത്തോളം അവ ഒരിക്കലും വീണ്ടും ഭൂമിയിലായിട്ടില്ല. എന്നാൽ അവർ പറഞ്ഞു, നൂറോളം വർഷങ്ങൾ കഴിയുമ്പോഴെല്ലാം അവ ഇപ്രകാരം അവയുടെ ഭ്രമണത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നു. ഇവിടെ ഒരു ജ്യോതിഷ്യനുണ്ടെങ്കിൽ ഈ സ്ത്രീ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ കഴിയും, എനിക്കറിയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, അവ ഇങ്ങനെ കണ്ടുമുട്ടുന്നു. എന്നിട്ട് പറഞ്ഞു, അത് ദൈവം തന്റെ പുത്രനെ മനുഷ്യജാതിക്ക് നൽകിയ ഏറ്റവും വലിയ ദാനത്തിന്റെ സ്മരണാർത്ഥമായിട്ടാകുന്നു. ഈ ഗ്രഹങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവൻ ഭൂമിയിൽ വേറൊരു ദാനത്തെ അയക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവ തമ്മിൽ വീണ്ടും മറികടക്കുന്ന സമയത്താണ് നീ ജനിച്ചത്, ആ കാരണത്താലാണ് എനിക്കിതറിയാവുന്നത് എന്ന് പറഞ്ഞു. ശരിയെങ്കിൽ ഞാൻ പറഞ്ഞു, മഹിളെ, ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് യാതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ മതക്കാരനല്ല, ഇതിനെക്കുറിച്ച് ഇനിയും യാതൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ഞാൻ സ്വല്പനേരത്തിനുള്ളിൽ തന്നെ അവരെ വിട്ട് മാറിയിട്ട് പുറത്തു കടന്ന് യാത്ര തുടർന്നു. അവരിൽ ആരെങ്കിലും ഒരാൾ ഇപ്രകാരം അടുത്തു കൂടിയാൽ അത് ഇപ്രകാരമായിരിക്കും. ഞാൻ ഓർത്തു, ഈ പിശാചുക്കൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? കൂടാതെ പ്രാസംഗികരും അത് പിശാചാണ്, അത് പിശാചാണ് എന്ന് പറയുന്നു. അവർ എന്നെ കൊണ്ട് അത് വിശ്വസിപ്പിച്ചിരുന്നു. അതിനുശേഷം അന്ന് രാത്രിയിൽ അവിടെ വെച്ച് അവൻ എന്നോട് അത് സൂചിപ്പിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി, എങ്കിൽ ഈ പ്രേതാത്മ സംഭാഷണക്കാരും അതുപോലെ ഈ പിശാചി ബാധിച്ചവരും ഇതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും എന്നോട് പറയുകയും പുരോഹിതന്മാരും എന്റെ സഹോദരന്മാരും ഇത് അശുദ്ധാത്മാവിൽ നിന്നുമാണെന്ന് എന്തുകൊണ്ടാണ് എന്നോട് പറയുന്നത്? ഈ ചിത്രത്തിൽ ഇവിടെ തൂങ്ങിക്കിടക്കുന്നവനായ അവൻ എന്താണ് അതിനുത്തരം നൽകിയതെന്ന് ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, അത് അപ്പോഴായിരുന്നതുപോലെ തന്നെ ഇപ്പോഴുമാകുന്നു. എന്നിട്ട് അവൻ എന്നോട് സൂചിപ്പിക്കാൻ തുടങ്ങി, അതായത് നമ്മുടെ കർത്താവായ യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ശുശ്രൂഷകർ തന്നെ പറഞ്ഞു, അവൻ ബിയോത്സബൂ എന്ന പിശാചാകുന്നു. എന്നാൽ പിശാചുക്കൾ പറഞ്ഞു, ഇവൻ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ. പിശാചുക്കൾ പൗലൂസും ബർണബാസും അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിക്കുക, ശുശ്രൂഷക്കാർ പറഞ്ഞു, ഈ മനുഷ്യർ ലോകത്തെ മറിച്ചു കളയുന്നവരാകുന്നു, ഇവർ അശുദ്ധാത്മാക്കളാണ്, ഇവർ പിശാചുക്കളാണ്. എന്നാൽ ഒരു ഭാവി പറച്ചിലുകാരിയെ അവിടെ തെരുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, പൗലോസും ബർണവാസും ദൈവജനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഇവർ ജീവന്റെ വഴിയെ നമ്മോട് അറിയിക്കുന്നതിന് ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടവരെന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? പ്രേതാത്മ സമ്പർക്കക്കാരും ഭാവി ഫലപ്രവചനക്കാരും അശുദ്ധാത്മാവിൽ പിടിക്കപ്പെട്ട ജനങ്ങളുമാകുന്നു. എന്നാൽ നാം വേദശാസ്ത്രത്തിൽ അത്രമാത്രം പൊളിപ്പുള്ളവരായി തീർന്നിട്ട് ആത്മാവിനെ കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്തവരായിരിക്കുന്നു. ഇതിനുശേഷം നിങ്ങൾ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ഇതെന്താകുന്നു, അതാകുന്നു, ഞാൻ പെന്തക്കോസ്തുകാരെയും അർത്ഥമാക്കുന്നു. അത് ശരിയാണ്. വെറും ഒച്ചവെക്കലും നൃത്തം ചെയ്യലും നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് അർത്ഥമാക്കുന്നില്ല. ഇത് വ്യക്തിപരമായ ഒരു സംബന്ധമാണ്, മുഖാമുഖം. അതാണ് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ആ രീതിയിലുള്ള സഭയാണ് ദൈവം ഉയർപ്പിക്കാൻ തയ്യാറാക്കുന്നത്. അവർ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ അത് ഐക്യത്തിലും ശക്തിയിലും ആത്മാവിലുമാകുന്നു. അവൻ അതിലേക്ക് ഇത് സൂചിപ്പിച്ചു. ഈ ശുശ്രൂഷ എപ്രകാരം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഈ ശുശ്രൂഷ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറയുകയും എപ്രകാരം യേശു, ഞാൻ ചോദിച്ചു, ശരി, എന്നോട് സംഭവിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് എന്താകുന്നു? നിങ്ങൾ ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു, ഇത് വർദ്ധിച്ചിട്ട് കൂടുതൽ കൂടുതലാകുമെന്ന് പറഞ്ഞു. യേശു അത് എപ്രകാരം ചെയ്തു എന്നുള്ളതിനെ അവൻ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. എപ്രകാരം അവൻ വരികയും അവന്റെ പക്കൽ ഉണ്ടായിരുന്ന ഒരു ശക്തിയാൽ കാര്യങ്ങളെ മുന്നറിയാൻ കഴിയുമായിരുന്നു. കിണറ്റുകരയിലെ സ്ത്രീയോട് മുൻകൂട്ടി പറയുകയും ഒരു രോഗശാന്തിക്കാരനല്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തു. പിതാവ് തനിക്ക് കാണിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുവെന്ന് അവകാശപ്പെട്ടു. ഞാൻ ചോദിച്ചു, ശരിയെങ്കിൽ അതേത് തരത്തിലുള്ള ആത്മാവായിരിക്കും? അവൻ പറഞ്ഞു, അത് പരിശുദ്ധാത്മാവായിരുന്നു. അപ്പോൾ എന്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചു. ഞാൻ പുറന്തിരിഞ്ഞു കളഞ്ഞിരുന്ന അതേ കാര്യത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞുപോയ കാലങ്ങളിൽ പരീശന്മാരായിരുന്നതുപോലെ തന്നെയാകുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അവർ തിരുവെഴുത്ത് എനിക്ക് ദുർവ്യാഖ്യാനം ചെയ്തു തന്നിരുന്നു. അങ്ങനെ അതിനുശേഷം മുതൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് പ്രകാരം എന്റെ സ്വന്തം വ്യാഖ്യാനം ഞാൻ എടുത്തു. ഞാൻ അവനോട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയിരിക്കും. ദൂതൻ വീണ്ടും ആ വെളിച്ചത്തിലേക്ക് കാലെടുത്തു വെച്ചു. അത് ചുറ്റി 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 ചുറ്റിയ പ്രകാരം അവന്റെ കാലുകളെ ചുറ്റിത്തിരിഞ്ഞ് വെളിച്ചത്തിലേക്ക് കടക്കുകയും കെട്ടിടമിട്ട് പോകുകയും ചെയ്തു. ഞാനൊരു പുതിയ വ്യക്തിയായി വീട്ടിലേക്ക് പോകുകയും ചെയ്തു. സഭയിലേക്ക് ചെന്നിട്ട് ജനങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. അത് ഞായറാഴ്ച രാത്രിയായിരുന്നു. ബുധനാഴ്ച രാത്രിയിൽ അവർ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അത് മേയയുടെ ഒരു നേഴ്സ് ക്യാൻസർ രോഗം ബാധിച്ച് മരിക്കുകയായിരുന്നു. അത് വെറുമൊരു നിഴലല്ലാതെ യാതൊന്നുമില്ലായിരുന്നു. ഞാൻ അവരുടെ അടുക്കലേക്ക് അവരെ നോക്കുന്നതിനായി നടന്നു ചെല്ലുമ്പോൾ എന്റെ മുമ്പിൽ ഒരു ദർശനത്തിൽ അവർ വീണ്ടും ജോലി ചെയ്ത് കാണപ്പെട്ടു. ലൂയിവിലയിലെ വർഷങ്ങളോളമായി അവർ മരിച്ചു കഴിഞ്ഞിരുന്നവരുടെ പട്ടികയിൽ അവരുടെ പേരുണ്ടായിരുന്നു. എന്നാൽ അവർ ഇപ്പോൾ ജെഫേഴ്സൺവിലയിലെ വർഷങ്ങളായിട്ട് ശുശ്രൂഷിക്കുകയും രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ ആ ദർശനം കണ്ടു. ഞാൻ പിന്നോട്ട് തിരികെയും ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്താണ് ചെയ്തിരുന്നതെന്ന് കഷ്ടിച്ച് അറിഞ്ഞിരുന്നുള്ളൂ. ആദ്യം അവർ ഈ കേസ് കൊണ്ടുവന്ന് എന്റെ മുമ്പിലിട്ടപ്പോൾ ഞാൻ വിറച്ചുപോയിരുന്നു. കൂടാതെ നേഴ്സുമാരെല്ലാം അവരുടെ ചുറ്റുമായി നിൽക്കുകയും അവരുടെ മുഖമെല്ലാം കുഴിഞ്ഞ് അവരുടെ കണ്ണുകൾ പിന്നിലേക്ക് തിരിഞ്ഞ് അങ്ങനെ അവർ കിടന്നിരുന്നു. അത് മാർജി മോർഗനായിരുന്നു. നിങ്ങൾ അവർക്ക് എഴുതുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് 411 നോ ബ്ലോക്ക് അവന്യൂ ജെഫേഴ്സൺവില്ല ഇന്ത്യാന എന്നാകുന്നു. അല്ലെങ്കിൽ ക്ലാർക്ക് കൌണ്ടി ഹോസ്പിറ്റൽ ജെഫേഴ്സൺവില്ല ഇന്ത്യാനയിലേക്ക് എഴുതുക. അവർ തന്നെ നിങ്ങൾക്ക് സാക്ഷ്യം നൽകട്ടെ. ഞാൻ അവിടെ താഴേക്ക് നോക്കി. ആദ്യത്തെ ഈ കേസിൽ അത് കടന്നു വരുന്നതിനു വേണ്ടി ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ഞാൻ ആ സ്ത്രീയെ വീണ്ടും രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് നല്ലപോലെ ഉറച്ച് ആരോഗ്യവതിയായി നടക്കുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നീ ജീവിക്കും, മരിക്കയില്ല. അവരുടെ ഭർത്താവ് ഈ ലോകപരമായ കാര്യങ്ങളിൽ ഒരു ഉയർന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇപ്രകാരം എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, ശ്രീമാൻ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഭാര്യ ജീവിക്കും. അദ്ദേഹം എന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, രണ്ടു മൂന്ന് ഡോക്ടർമാരുടെ പേരെടുത്തിട്ട് നിങ്ങൾക്ക് ഇവരെ അറിയാമോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ അറിയുമെന്ന് പറഞ്ഞു. എങ്ങനെ? പറഞ്ഞു, ഞാൻ അവരുമായി ഗോൾഫ് കളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ക്യാൻസർ അവരുടെ കുടലിന് ചുറ്റുമായി കഴിഞ്ഞിട്ട് ഒരു എനിമ അല്ലെങ്കിൽ വസ്തി പ്രയോഗത്തിൽ കൂടെ പോലും അവരെ കഴുകുവാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, അവർക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഞാനത് കാര്യമാക്കുന്നില്ല. എന്തോ ഇവിടെ ഉണ്ടായിട്ട് ഞാനൊരു ദർശനം കണ്ടിരിക്കുന്നു. എന്നോട് ഇത് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, നീ എന്താണോ കണ്ടത് അത് പറയുക, അതപ്രകാരമായിരിക്കും. അവൻ എന്നോട് പറയുകയും ഞാനത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ അവരുടെ തുണി കഴുകുകയും ചുറ്റുമായി നടക്കാൻ തുടങ്ങുകയും ചെയ്തു. ഏകദേശം 165 പൗണ്ടോളം അവർക്ക് ഭാരമുണ്ടായിട്ട് സമ്പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. അങ്ങനെ ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് മുൻപോട്ട് പോകാൻ തുടങ്ങി. അതിനുശേഷം റോബർട്ട് ഡോഡറി എന്നെ വിളിച്ചു. അങ്ങനെ ഇതാ അത് ടെക്സസിൽ കൂടെ ലോകമൊട്ടുക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ഒരു രാത്രിയിൽ ഏകദേശം 4-5 വട്ടം അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ചും മറ്റും എനിക്ക് യാതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ ഞാൻ വിശ്വസിക്കുകയും ജനങ്ങൾക്ക് അന്യഭാഷ പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഒരു രാത്രിയിൽ ടെക്സാസിലുള്ള സാന്റോണിയോയിലെ ഒരു വലിയ പള്ളിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ അവിടെ ഇരുന്ന ഒരു വ്യക്തി ചെറിയ തോക്കൽ നിന്ന് വെടിവെക്കുന്ന മാതിരി അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു യന്ത്രത്തോക്കൽ നിന്ന പോലെ അത്ര വേഗത്തിലായിരുന്നു. അങ്ങ് ദൂരത്ത് പിന്നിലായി ഒരു വ്യക്തി എഴുന്നേറ്റിട്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രസംഗപീഠത്തിലേക്ക് കടന്നു വരുന്ന ഈ വ്യക്തി സർവശക്തനായ ദൈവത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുന്നു. യോഹന്നാൻ സ്നാപകന് യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ മുന്നോടിയായി അയക്കപ്പെട്ടതുപോലെ അദ്ദേഹം വഹിക്കുന്ന ഒരു സന്ദേശം കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിന് കാരണമാക്കും. എന്റെ ചെരുപ്പിനുള്ളിൽ തന്നെ ഞാൻ മുങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ അവനെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആ മനുഷ്യനെ അറിയാമോ? അവൻ, ഇല്ല ശ്രീമാൻ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ അവനെ അറിയുമോ? അവൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ. ഞാൻ ചോദിച്ചു, നീ എന്നെ അറിയുമോ? അവൻ പറഞ്ഞു, ഇല്ല ശ്രീമാൻ. ഞാൻ ചോദിച്ചു, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അവൻ പറഞ്ഞു, ഞാനിത് പത്രത്തിൽ വായിച്ചിരുന്നു. സാധാരണയായി അത് യോഗത്തിൽ ആദ്യ ദിവസമായിരുന്നു. ഞാൻ അവിടേക്ക് നോക്കിയിട്ട് അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അവൻ പറഞ്ഞു, എന്റെ ജനങ്ങളിൽ ചിലർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരാൻ പോകുകയാണ്, ഒരു ദൈവീക രോഗശാന്തിക്കാരൻ. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. നിങ്ങൾ തമ്മിൽ അറിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അവൻ, ഇല്ല എന്ന് പറഞ്ഞു. ഹോ ദൈവമേ, അവിടെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ അതേ ശക്തിയെ കണ്ടു. ഒരുവട്ടം ഇതിനു മുമ്പ് അത് തെറ്റായിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഈ കാര്യങ്ങളോട് കൂടിയ ജനങ്ങളുമായിട്ട് അതേ ദൈവത്തിന്റെ ദൂതൻ തന്നെയാണ് സഹകരിച്ചിരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അവരുടെ പക്കൽ വളരെയധികം കൂട്ടിച്ചേർക്കലും വളരെയധികം ബാബിലോണും അതിനുള്ള എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഒരു യഥാർത്ഥ കാര്യം അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അത് ക്രിസ്തുവായിരുന്നുവെന്ന് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ അത് സത്യമായിരുന്നു എന്ന് ഞാൻ കണ്ടു. ഹോ, അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ജനങ്ങൾ യോഗങ്ങളിൽ വെച്ച് ദർശനങ്ങളും മറ്റും അങ്ങനെ കണ്ടിരുന്നു. ഒരുവട്ടം അറക്കൻസാസിലോ മറ്റെവിടെയോ ആയിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നു, ഒരു ചിത്രകാരൻ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അതൊരു പടത്തിലാക്കാൻ എടുക്കുന്നതിനിടയായി. അത് ഇതുപോലെ ഒരു യോഗത്തിൽ വെച്ച്, ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ജനങ്ങൾ അതറിഞ്ഞിട്ട് അവരിരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. അത് മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും മറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കാനിടയായപ്പോൾ വാതിലിനിടയിൽ കൂടെ ഏതാ അത് ഹുഷ് ഹുഷ് എന്ന് കടന്നു വരുന്നു. ഞാൻ പറഞ്ഞു, ഇനിയും എനിക്ക് സംസാരിക്കേണ്ടതിന്റെ ആവശ്യമില്ല, അതിവിടെ ഇതാ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അത് ഉയരത്തിലേക്ക് പോയി, ജനങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ നിന്നിടത്ത് വന്ന ചുറ്റുമായി അത് സ്ഥാനമെടുത്തു. അങ്ങനെ അത് താഴേക്ക് വരികയായിരുന്നു. ഒരു ശുശ്രൂഷകൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാനത് കാണുന്നു. അത് അദ്ദേഹത്തെ ഒരു കുരുടനെ പോലെയാക്കിയിട്ട് പിന്നിലേക്ക് പതറിപ്പോയി. നിങ്ങൾക്ക് ഇവിടെയുള്ള പുസ്തകത്തിൽ അവന്റെ ചിത്രം നോക്കി കാണാവുന്നതാണ്. അങ്ങനെ അദ്ദേഹം പിന്നിലേക്ക് തന്റെ തല ഇപ്രകാരം താഴ്ത്തിക്കൊണ്ട് പതറിപ്പോയി. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ അത് അവിടെ വന്നു നിന്നു. ആ സമയത്ത് പത്രക്കാരനായി ചിത്രകാരൻ അത് പിടിച്ചെടുത്തു. എന്നാൽ കർത്താവ് തയ്യാറല്ലായിരുന്നു. ഒരു രാത്രിയിൽ ഹൂസ്റ്റൺ ടെക്സാസിൽ വെച്ച്, ഹോ, ആയിരം വട്ടം ആയിരത്തിലധികം ജനങ്ങൾ, ഞങ്ങൾക്കവിടെ എണ്ണായിരത്തിലധികം ജനങ്ങൾ മ്യൂസിക് ഹാൾ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് കൂടിയിരുന്നു. അതാ വലിയ സാം ഹൂസ്റ്റൺ കൊളസിയത്തിലായിരുന്നു. അന്ന് രാത്രിയിൽ അവിടെ വെച്ചുണ്ടായ വാദപ്രതിവാദത്തിൽ ഒരു ബാപ്റ്റിസ്റ്റുകാരനായ പ്രാസംഗിയൻ പറഞ്ഞു, ഞാനൊരു അധപതിച്ച കപട വിശ്വാസിയല്ലാതെ യാതൊന്നുമല്ലെന്നും, കൂടാതെ വെറുമൊരു കപടവേഷധാരിയാണെന്നും, ഒരു മതക്കാരനായ കപടവേഷധാരിയാണെന്നും പറഞ്ഞു. ഈ നഗരത്തിൽ നിന്നും അവനെ ഓടിച്ചു കളയേണ്ടത് ആവശ്യമാണെന്നും പറഞ്ഞു. അങ്ങനെ അവനെ അത് ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. സഹോദരൻ ബോസ്വർത്ത് പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം, ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കാൻ നീ ഇടയാക്കുമോ? നമുക്കവനെ കൈയെടുക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട ശ്രീമാൻ, ഞാൻ തർക്കിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. സുവിശേഷം അഴക്കിടുന്നതിനല്ല, എന്നാൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രമാത്രം അവനെ ബോധിപ്പിച്ചാലും കാര്യമില്ല, അവൻ അതേ രീതിയിൽ തന്നെ പോകും. അത് അവനിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. ദൈവത്തിന് അവന്റെ ഹൃദയത്തോട് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? അടുത്ത ദിവസം അത് ഹൂസ്റ്റൺ ക്രോണിക്കൽ എന്ന പത്രത്തിൽ അവൻ എന്തിനാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു എന്ന പരസ്യമായി. അവർ പ്രസംഗിക്കുന്ന കാര്യത്തെ എടുക്കുന്നതിന് അവർക്ക് ഭയമാകുന്നു. അത് അവർ എന്താണെന്നുള്ളതിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. സഹോദരൻ ബോസ്വർത്ത് എന്റെ അടുക്കൽ വരികയും, അപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സോളം പ്രായമായിരുന്നു, വളരെ സ്നേഹമേറിയ സഹോദരനാകുന്നു. അദ്ദേഹം എന്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, നിങ്ങളത് എടുക്കുവാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സഹോദര ബോസ്വർത്ത്, ഇല്ല ശ്രീമാൻ, ഞാനത് എടുക്കാൻ പോകുന്നില്ല, അത് യാതൊരു നന്മയും ചെയ്യുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. നാം പ്രസംഗപീഠത്തെ വിടുമ്പോൾ അത് വെറുതെ വഴക്കിന് കാരണമാക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു യോഗം എടുത്തുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം കൂടി ഇപ്രകാരം പൊളിച്ചുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം അങ്ങനെ മുൻപോട്ട് പോയിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു, അത്രമാത്രം, അദ്ദേഹം വെറുതെ ശബ്ദമുണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞു, നമുക്കിതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അവരോട് സംസാരിക്കുന്നത് യാതൊരു നന്മയും ഉണ്ടാക്കിയില്ല. ഞാൻ പറഞ്ഞു, അവരവരുടെ കാര്യങ്ങളെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ഞാൻ പറഞ്ഞു, ഒരിക്കൽ സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ പിന്നെ അവരത് സ്വീകരിക്കുകയില്ല. അവർ വേർപെടുത്തുന്ന രേഖ മറികടന്നിട്ട് ഈ ലോകത്തിലോ വരുവാനിരിക്കുന്ന ലോകത്തിലോ ക്ഷമിക്കപ്പെടുന്നതല്ല എന്ന് വേദപുസ്തകം പറയുന്നു. അവരിതിനെ പിശാചെന്ന് വിളിക്കും, അവർക്കതിനെ സഹായിക്കാൻ കഴിയില്ല. അവരൊരു മതപരമായ ആത്മാവിൽ പിടിക്കപ്പെട്ടിട്ട് അത് പിശാചാകുന്നു. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം. അതായത് ഒരു പിശാചിന്റെ ആത്മാവ് മതപരമാണെന്നോ? അതേ ശ്രീമാൻ, അതിന് കഴിയാവുന്നിടത്തോളം അടിസ്ഥാനമുള്ളതായിരിക്കും. ഞാനതിനെ അടിസ്ഥാനമുള്ളതെന്ന് പറഞ്ഞത് അതത്ര നന്നായി പോകുന്നില്ല, എന്നാൽ അത് സത്യമാണ്. ദൈവഭക്തിയുടെ വേഷം കെട്ടി ശക്തിയെ ത്യജിക്കുന്നവരത്രേ. അത് ശരിയാണ്, അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലായ്പ്പോഴും ദൈവത്തെ തെളിയിച്ചു കാണിക്കുന്നു. അവസാന നാളുകളിലും അതേ കാര്യം തന്നെയായിരിക്കും എന്നവൻ പറഞ്ഞു. ശ്രദ്ധിക്കുക, പാപം സഹോദരൻ ബോസ്വർത്ത്, അദ്ദേഹം എന്നോടൊപ്പം വരികയായിരുന്നു. അദ്ദേഹം ജാപ്പാനിൽ നിന്നും എത്തിയിട്ട് ഒരുവിധം ക്ഷീണിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ എത്താൻ പോകുകയായിരുന്നു. എന്നോടൊപ്പം ലോബോക്കിലേക്ക് ആയിരുന്നു ഇന്ന് വരികയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയ ജലദോഷമുണ്ടായിട്ട് തന്റെ ഭാര്യയുമായി ഇതിനുവേണ്ടി ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം കാലവിനെ പോലെ കണ്ടിരുന്നതായി എല്ലാവരും വിചാരിച്ചിരുന്നു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ശരി സഹോദരൻ ബ്രണഹാം, നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിന്റെ നോട്ടം വളരെ ബഹുമാന്യേറിയതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെന്നത് ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ. ഞാൻ പറഞ്ഞു, ഓ സഹോദരൻ ബോസ്വർത്ത്, നിങ്ങളത് ചെയ്യുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ വിവാദത്തിലെത്തിച്ചേരും. അദ്ദേഹം പറഞ്ഞു, വിവാദത്തിന്റെ ഒരു വാക്കുപോലും ഉണ്ടാകില്ല. ഞാനിത് സമാപിപ്പിക്കുന്നതിന് മുമ്പായി ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. അദ്ദേഹം അവിടേക്ക് പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ വഴക്കെടുകയില്ലെങ്കിൽ നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ വഴക്കെടില്ലെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. അന്ന് രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ ഏകദേശം 30,000 ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സഹോദരൻ ബൂട്ട്സ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതേ ഓഡിറ്റോറിയത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്റെ മകൻ, അല്ല എന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ യോഗത്തിന് പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അവിടെ ചെന്ന് അവർ വഴക്കെടുന്നത് കേൾക്കാൻ പോകുകയില്ല. ഇല്ല ശ്രീമാൻ, ഞാനത് ശ്രദ്ധിക്കാൻ പോകുകയില്ല. രാത്രി സമയമെത്തിയപ്പോൾ എന്തോ പറഞ്ഞു, നീ അവിടേക്ക് പോകുക. ഞാനൊരു ടാക്സി കാർ വിളിച്ചു. എന്റെ സഹോദരനും ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ പോയി. ഞാൻ ഏറ്റവും മേലെയുള്ള ബാൽക്കണിയിൽ 30-ാമത്തെ ഇരിപ്പിടത്തിൽ ഇപ്രകാരം ഉയർന്ന സ്ഥാനത്ത് അയച്ചിരുന്നു. സഹോദരൻ ബോസ്വർത്ത് ഒരു വയോധ്യനായ സ്ഥാനപതിയെ പോലെ അവിടെ നിങ്ങൾക്കറിയാമോ അവിടെ നിന്നിരുന്നു. അദ്ദേഹത്തിന്റെ പക്കൽ വേദപുസ്തകത്തിൽ നിന്നും പകർത്തിയെടുത്ത 600 വ്യത്യസ്തമായ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ ബെസ്റ്റ്, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടേക്ക് കടന്നുവന്ന് ഈ വാഗ്ദത്തങ്ങളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് വേദപുസ്തകത്താൽ തെറ്റാണെന്ന് തെളിയിക്കുക. വേദപുസ്തകത്തിലുള്ള ഈ വാഗ്ദത്തങ്ങളിൽ ഓരോന്നും യേശുക്രിസ്തു ഈ ദിവസം രോഗികളെ സൗഖ്യമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇവയിൽ നിന്ന് ഒരു വാഗ്ദത്തത്തെ നീ എടുത്ത് വേദപുസ്തകത്താൽ വേദപുസ്തകത്തോട് വിരുദ്ധമായി തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഇരുന്നിട്ട് നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കി നിങ്ങൾ ശരിയാണ് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ എത്തുമ്പോൾ അത് എടുത്തുകൊള്ളാം. അദ്ദേഹം അവസാനം എത്താൻ ആഗ്രഹിച്ചിരുന്നു, കാരണം അദ്ദേഹത്തിന് സഹോദരൻ ബോസ്വർത്തിനെ തുടച്ചു മാറ്റാൻ കഴിയും. അതുകൊണ്ട് സഹോദരൻ ബോസ്വർത്ത് പറഞ്ഞു, ശരി സഹോദരൻ ബെസ്റ്റ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കും. നിങ്ങൾ അതിന് എനിക്ക് ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് ഉത്തരം നൽകുക. അങ്ങനെയെങ്കിൽ നാം ഇവിടെ തന്നെ ഈ വിവാദം ഇപ്പോൾ അവസാനിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനത് നോക്കിക്കൊള്ളാം. അദ്ദേഹം മധ്യസ്ഥക്കാരോട് സമ്മതമാണോ എന്ന് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, സഹോദരൻ ബെസ്റ്റ്, യഹോവയുടെ വീണ്ടെടുപ്പിന്റെ പേരുകൾ യേശുവിന്റെ മേൽ അപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ? അതതിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അത്രമാത്രമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തോ ഒന്ന് എന്റെ മേൽ കൂടി കടന്നുപോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ സ്വയം അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഓർത്തു, ഓ ദൈവമേ, അദ്ദേഹത്തിന് അതിന് ഉത്തരം നൽകാൻ കഴിയില്ല, അതിതുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി ഡോക്ടർ ബെസ്റ്റ്, ഞാൻ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനത് നോക്കിക്കൊള്ളാം. പറഞ്ഞു, എന്റെ ഏറ്റവും ബലഹീനമായ ചോദ്യത്തിന് പോലും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. അദ്ദേഹം വെള്ളരിക്കാമാതിരി തണുത്ത മട്ടിലായിരുന്നു. അദ്ദേഹം എവിടെ നിന്നിരുന്നുവെന്ന് സ്വയം അറിഞ്ഞിരുന്നു. അങ്ങനെ ആ തിരുവെഴുത്തുമായി അവിടെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, നിന്റെ 30 മിനിറ്റ് നേരം നീ എടുക്കുക, അതിനുശേഷം ഞാൻ അതിനുത്തരം പറയാം. സഹോദരൻ ബോസ്വർത്ത് അവിടെ ഇരുന്നു കൊണ്ട് തിരുവെഴുത്തുകളെ എടുത്ത് ആ മനുഷ്യനെ അതുപോലൊരു സ്ഥാനത്ത് ബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഖം അത്രമാത്രം ചുവക്കുകയും ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കാവുന്ന മാതിരിയായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് കോപിതനായി എഴുന്നേറ്റിട്ട് കടലാസുകൾ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അവിടേക്ക് കടന്നു വന്നിട്ട് ഒരു നല്ല ക്യാമ്പലായിട്ട് സന്ദേശത്തെ പ്രസംഗിച്ചു. ഞാനൊരു ബാപ്റ്റിസ്റ്റ് ആയിരുന്നു, അവർ എന്താണ് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയാം. അദ്ദേഹം പുനരുദ്ധാനത്തെ പ്രസംഗിക്കുകയായിരുന്നു, ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് രോഗശാന്തി ലഭിക്കും. ഹോ മായ്, അമർത്വത്തിൽ നമുക്ക് രോഗശാന്തിയുടെ ആവശ്യം എന്താണ്? ഈ മർത്യത അമർത്വത്തെ ധരിക്കുമ്പോൾ അത് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പല്ലേ? യേശു ലാസറിന്റെ മേൽ ചെയ്തിരുന്ന അത്ഭുതത്തെ തന്നെ അദ്ദേഹം സംശയിച്ചിരുന്നു. പറഞ്ഞു, അവൻ വീണ്ടും മരിച്ചു, അത് വെറുമൊരു താത്കാലികമായ കാര്യമായിരുന്നു. അങ്ങനെ ഇപ്രകാരം അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ആ ദിവ്യ രോഗശാന്തിക്കാരനെ കൊണ്ടുവരിക, അവനത് നിർവഹിച്ച് ഞാൻ കാണട്ടെ. അതിനുശേഷം അവിടെ ഒരു ചെറിയ കാര്യാഘാതമുണ്ടായി. സഹോദരൻ ബോസ്വർത്ത് പറഞ്ഞു, സഹോദരൻ ബെസ്റ്റ്, ഞാൻ നിങ്ങളോട് ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം കൂടുതൽ ക്ഷോഭിതനായി. എന്നിട്ട് പറഞ്ഞു, ആ ദൈവിക രോഗശാന്തിക്കാരനെ കൊണ്ടുവരിക, അവനത് നിർവഹിച്ച് ഞാനൊന്ന് കാണട്ടെ. ചോദിച്ചു, സഹോദരൻ ബെസ്റ്റ്, ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ ഒരു ദൈവിക രക്ഷിതാവ് എന്ന് വിളിക്കപ്പെടുന്നതിൽ നിങ്ങൾ ആഗ്രഹിക്കുമോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഇല്ല. ആത്മാവിന്റെ രക്ഷയെ നിങ്ങൾ പ്രസംഗിക്കുന്നതിനാൽ അത് നിങ്ങളെ ഒരു ദൈവിക രക്ഷിതാവാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, തീർച്ചയായും ഇല്ല. എങ്കിൽ ദൈവിക രോഗശാന്തി ശരീരത്തിന് വേണ്ടി പ്രസംഗിക്കുന്നതിൽ അത് സഹോദരൻ ബ്രഹ്മാമിനെയും ഒരു ദിവ്യ രോഗശാന്തിക്കാരനാക്കുന്നില്ല. അദ്ദേഹം ഒരു ദൈവിക രോഗശാന്തിക്കാരനല്ല, അദ്ദേഹം ജനങ്ങളെ യേശുക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അവൻ എവിടേക്ക് കൊണ്ടുവരിക, അവനത് നിർവഹിക്കുന്നത് ഞാൻ കാണട്ടെ. അവൻ ജനങ്ങളെ ഇന്ന് തൊട്ട് അതിനുശേഷം ഒരു വർഷം വരെ നോക്കിയിട്ട് പിന്നെ ഞാൻ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് നിന്നോട് പറയാം. സഹോദരൻ ബോസ്വർത്ത് പറഞ്ഞു, സഹോദരൻ ബെസ്റ്റ്, ഇത് കാൽവരിയിലെ വേറൊരു കേസ് മാതിരി കാണപ്പെടുന്നു. നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. മനസ്സിലായോ? അങ്ങനെ ഓ, അദ്ദേഹം വാസ്തവമായും പൊട്ടി തകർത്ത മാതിരിയായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ അത് ചെയ്തു കാണട്ടെ. മധ്യസ്ഥക്കാർ അവരെ അദ്ദേഹത്തെ പിടിച്ചിരുത്തി. അദ്ദേഹം അവിടേക്ക് നടന്നു വരികയും അവിടെ ഒരു പെന്തിക്കോസ്തുകാരനായ പ്രാസിംഗിയൻ നിന്നിരുന്നു. അയാൾ അദ്ദേഹത്തെ പ്രസംഗപീഠത്തിൽ ആക്രമിക്കുകയുണ്ടായി. അതിനാൽ അവർ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. സഹോദരൻ ബോസ്വർത്ത് പറഞ്ഞു, ഇവിടെ ഇത് പാടില്ല. അങ്ങനെ മധ്യസ്ഥർ അദ്ദേഹത്തെ പിടിച്ചിരുത്തി. റെയ്മണ്ട് റിച്ച് എഴുതേറ്റിട്ട് പറഞ്ഞു, തെക്കൻകാരായ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻകാരുടെ പെരുമാറ്റം ഇതാണോ? ചോദിച്ചു, ബാപ്റ്റിസ്റ്റുകാരായ ശുശ്രൂഷകരായ നിങ്ങൾ തെക്കൻകാരായ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻകാർ ഇദ്ദേഹത്തെ ഇവിടെ അയച്ചതാണോ, അതോ ഈ മനുഷ്യൻ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയതാണോ? അവർ ഉത്തരം നൽകിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അദ്ദേഹം അവരെല്ലാം അറിഞ്ഞിരുന്നു. അദ്ദേഹം തന്റെ സ്വയമായി എത്തിയതാണ് എന്നവർ പറഞ്ഞു, കാരണം ബാപ്റ്റിസ്റ്റുകാർ ദിവ്യ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നുവെന്ന് എനിക്കുമറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അയാൾ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്രകാരമാകുന്നു. സഹോദരൻ ബോസ്വർത്ത് പറഞ്ഞു, സഹോദരൻ ബ്രഹ്നാം ഈ യോഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. അദ്ദേഹം കടന്നു വന്ന് ഈ സഭയെ സമാപിപ്പിക്കുമെങ്കിൽ അത് നന്നായിരിക്കും. അപ്പോൾ ഹോവാർഡ് പറഞ്ഞു, നീ മിണ്ടാതെ ഇരുന്നുകൊള്ളുക. ഞാൻ പറഞ്ഞു, ഞാൻ മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തോ എന്റെ ചുറ്റുമായി ചുഴലിയിടാൻ തുടങ്ങിയിട്ട് അത് ദൈവത്തിന്റെ ദൂതനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവൻ എന്നോട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഏകദേശം 500 പേർ അവരുടെ കൈകോർത്ത് നിന്നുകൊണ്ട് ഒരു ഇടനാഴി പോലെ പ്രസംഗപീഠത്തിൽ എത്തുന്നതിനായി ഉണ്ടാക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, സ്നേഹിതരെ, ഞാൻ ഒരു ദിവ്യ രോഗശാന്തിക്കാരനല്ല, ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ബെസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ സഹോദരൻ ബെസ്റ്റ് ഞാൻ പറഞ്ഞു. നിങ്ങളോട് യാതൊരു അവഗണനയും ഇല്ലാതെ എന്റെ സഹോദര യാതൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ദൃഢവിശ്വാസത്തിന് നിങ്ങൾക്കൊരു അവകാശമുള്ളതുപോലെ എനിക്ക് എന്റേതിനുമാകുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ കാര്യത്തെ നിങ്ങൾക്ക് സഹോദരൻ ബോസ്വർത്ത് പറഞ്ഞതുമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണുക. വേദപുസ്തകം നല്ല പോലെ വായിച്ചിട്ടുള്ളതും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന മറ്റേതൊരു വ്യക്തിയാലും തെളിയിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, സഹോദരൻ ബെസ്റ്റ്, ജനങ്ങൾക്ക് രോഗശാന്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്കവരെ രോഗശാന്തി നൽകാൻ കഴിയില്ല. എന്നാൽ എല്ലാ രാത്രിയിലും ഞാൻ ഇവിടെയായിരിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കടന്നുവരിക. അവൻ എല്ലാ രാത്രിയിലും അത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ആരെങ്കിലും സുഖപ്പെടുത്തി ഞാൻ കണ്ടിട്ട് അവരെ ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ നിന്റെ മോഹനിദ്രയാൽ ആരെങ്കിലും മോഹനിദ്രയിലാക്കുന്നതായിരിക്കും. എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഞാൻ അത് കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം സഹോദരൻ ബെസ്റ്റ്, നിങ്ങൾക്കത് പരിശോധിച്ചു നോക്കുന്നതിനുള്ള അവകാശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കൂട്ടം മരവിച്ച തലയോട്ടുകൂടിയ വിശുദ്ധ ഉരുളുകാർ ഇതുപോലൊരു കാര്യത്തെ വിശ്വസിക്കാല്ലാതെ മറ്റ് യാതൊന്നുമില്ല. ബാപ്റ്റിസ്റ്റുകാർ ഇതുപോലുള്ള യാതൊരു അസംബന്ധത്തിലും വിശ്വസിക്കുന്നില്ല. സഹോദരൻ ബോസ്വർത്ത് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ. ഈ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ ഇവിടെ ഉണ്ടായിരുന്ന യോഗത്തിൽ ഉള്ള എത്ര പേർ ഇവിടെയുണ്ട്? അവരിവിടെ ഹൂസ്റ്റണിലുള്ള ഈ നല്ല ബാപ്റ്റിസ്റ്റുകാരുടെ സഭകളോടൊപ്പം നല്ല നിലപാട് എടുത്തവരായിട്ട് നിൽക്കുകയും അവർ സഹോദരൻ ബ്രൻഹാം ഇവിടെയായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്താൽ രോഗശാന്തി പ്രാപിച്ചവരായി തെളിയിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഏകദേശം 300 മേൽ ആൾക്കാർ എഴുന്നേൽക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അവർ ബാപ്റ്റിസ്റ്റുകാരല്ല. പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും എന്തും സാക്ഷീകരിക്കാൻ കഴിയും, അതപ്പോഴും അത് ശരിയാണെന്ന് കാണിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ വചനം അത് ശരിയാണെന്ന് പറയുന്നു, നിങ്ങൾക്കതിനെ എതിർക്കാൻ കഴിയില്ല. കൂടാതെ ജനങ്ങളും അത് ശരിയാണെന്ന് പറയുന്നു, പിന്നെ നിങ്ങൾക്കത് തിരികെ തള്ളിയിടാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ അതുമായിട്ട് എന്ത് ചെയ്യും? നോക്കൂ, അത് ഇപ്രകാരമാകുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ബെസ്റ്റ്, ഞാൻ സത്യം എന്താണോ അത് മാത്രം പറയുന്നു. ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ ദൈവം സത്യത്തെ പിന്താങ്ങുന്നതിന് ബാധ്യസ്ഥനാകുന്നു. ഞാൻ പറഞ്ഞു, അവൻ സത്യത്തെ പിന്താങ്ങുന്നില്ലെങ്കിൽ പിന്നെ അവൻ ദൈവമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ജനങ്ങളെ സൗഖ്യമാക്കുന്നില്ല. ഞാൻ ഒരു കൃപാവരത്താൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു കാണുന്നതിനായി ജനിച്ചിരിക്കുന്നു. ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്റെ ഹൃദയത്തിന്റെ ദൃഢവിശ്വാസത്തെ നിവൃത്തിയാക്കിയല്ലാതെ എനിക്ക് കൂടുതലായി യാതൊന്നും കഴിയില്ല. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ ആത്മാവ് വന്ന് ദർശനങ്ങളും അതുപോലുള്ള കാര്യങ്ങളും കാണിക്കുകയാണെങ്കിൽ, അത് ചോദ്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ പിന്നെ കടന്നുവന്ന് അത് കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞു, അത്രമാത്രം. എന്നാൽ എന്നെക്കുറിച്ച് എനിക്ക് സ്വയമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറയുകയാണെങ്കിൽ അത് സത്യമാണെന്ന് സാക്ഷീകരിക്കുന്നതിന് ദൈവം എന്നോട് ബാധ്യസ്ഥനാകുന്നു. ഏകദേശം ആ സമയത്ത് തന്നെ എന്തോ പുഷ് എന്ന് കടന്നുപോയി. ഇവിടേക്കിതാ അവൻ നേരെ കടന്നു വന്നു. ഹൂസ്റ്റൺ ടെക്സാസിലെ അമേരിക്കൻ ഫോട്ടോഗ്രാഫർ അസോസിയേഷന്റെ ഡഗ്ലാസ് സ്റ്റുഡിയോ അവരുടെ വലിയ ക്യാമറ പടമെടുക്കുന്നതിനായി അവിടെ ഉറപ്പിച്ചിരുന്നു. അവിടെ ചിത്രമെടുക്കുന്നത് തടഞ്ഞിരുന്നു. ശ്രീമാൻ ബെസ്റ്റിന്റെ ചിത്രമെടുക്കാൻ അവർ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, എന്റെ പക്കൽ ഇവിടെ 6 വിശദീകരണ കുറിപ്പുകൾ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ എന്റെ ചിത്രം ഇപ്പോൾ എടുക്കുക. അദ്ദേഹം തന്റെ വിരലുകൾ ആ വൃദ്ധനായ വിശുദ്ധ മനുഷ്യന്റെ മൂക്കിന്മേൽ ഇതുപോലെ വെച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ പടമെടുക്കുക. അവർ അത് എടുക്കുകയും ചെയ്തു. അതിനുശേഷം തന്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ഇപ്പോൾ എന്റെ പടമെടുക്കുക എന്ന് പറഞ്ഞു. അവർ അപ്രകാരം തന്നെ അതെടുത്തു. പിന്നെ അദ്ദേഹം തന്റെ പടമെടുക്കുന്നതിനായി ഇതുപോലൊരു പോസ്റ്റിൽ നിന്നു. എന്റെ മാസികയിൽ ഇപ്രകാരം ഇത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. സഹോദരൻ ബോസ്വർത്ത് യാതൊന്നും ഇണ്ടാതെ അവിടെ നിന്നിരുന്നു. അതിനുശേഷം അവർ ഇതിന്റെ ചിത്രമെടുത്തു. അന്ന് രാത്രിയിൽ വീട്ടിലേക്കുള്ള വഴിയിൽ കത്തോലിക്കനായ മനുഷ്യനാണ് അതെടുത്തിരുന്നത്. അയാൾ മറ്റേയാളോട് ചോദിച്ചു, നീ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നതായി എനിക്കറിയാം. ആ സ്ത്രീയുടെ തൊണ്ടയിൽ നിന്നും തൊണ്ടവീക്കം മാറിയത് അയാൾ അവരെ മനഃശക്തി നിദ്ര ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കാര്യത്തിൽ ഞാൻ തെറ്റായിരിക്കാൻ ഇടയുണ്ട്. നിങ്ങൾ ആ ചിത്രത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. എനിക്കറിയില്ല. അവരത് അമ്പളത്തിലിട്ടു. ഇവിടെ ഇതാ അവന്റെ പണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം അവനോട് ചോദിക്കാൻ കഴിയും. അവർ വീട്ടിലേക്ക് പോയി. അയാൾ പുറത്തിരുന്ന് ഒരു പുക വലിച്ചു. അകത്ത് കടന്നിട്ട് സഹോദരൻ ബോസ്വർത്തിന്റെ ഒരു പണം വലിച്ചെടുത്തു. അത് നെഗറ്റീവായിരുന്നു. അവൻ ഓരോന്നായി 2, 3, 4, 5, 6 ഇങ്ങനെ ഓരോന്നായി വലിച്ചെടുത്തു. അവയെല്ലാം ശൂന്യമായിരുന്നു. ദൈവം ഒരിക്കലും തന്റെ വിശുദ്ധനായ ആ വയോധികൻ അവിടെ നിൽക്കുന്നത് ഇപ്രകാരം പടത്തിലാക്കാൻ അനുവദിക്കുകയില്ല. ഇപ്രകാരം ഒരു കപടവിശ്വാസി തന്റെ മൂക്കും അല്ലെങ്കിൽ കൈയും മുഷ്ടിയും അവന്റെ മൂക്കിനടിയിൽ വെച്ച് വിറപ്പിക്കുന്നത് എടുക്കാൻ അവൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അവർ അതിന്റെ അടുത്തത് വലിച്ചെടുത്തു. ഇവിടെ ഇതാ അതായിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ ഈ മനുഷ്യന് ഹൃദയസ്തംഭനമുണ്ടായി എന്നവർ പറഞ്ഞു. അവർ അതിന്റെ നെഗറ്റീവ് വാഷിംഗ്ടൺ DCയിലേക്ക് അയച്ചു. അതിന്റെ പകർപ്പെടുത്തിയിട്ട് തിരിച്ചയച്ചു. ജോർജ് ജെ ലേസി കൈവിരൽ അടയാളത്തിന്റെയും രേഖയുടെ മറ്റും FBIയുടെ തലവനാകുന്നു. അത് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒന്നാകുന്നു. അത് അവിടെ കൊണ്ടുവന്ന് 2 ദിവസം ക്യാമറയും വെളിച്ചവും മറ്റുള്ള കാര്യങ്ങളും പരിശോധിച്ചു നോക്കുന്നതിനായി വെച്ചിരുന്നു. അന്നുച്ച സമയത്ത് അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു, റെവറൻ ബ്രണഹാം, ഞാനും നിങ്ങളുടെ വിമർശകരിൽ ഒരുവനാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനതിനെക്കുറിച്ച് മനഃശാസ്ത്രം എന്ന് പറഞ്ഞിരുന്നു. ആരോ പറഞ്ഞു അവർ വെളിച്ചവും മറ്റും കണ്ടിരുന്നുവെന്ന്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ആ പഴയ കപട വിശ്വാസി ഇതുപോലെ പറയാനുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ അവിശ്വാസി എന്നർത്ഥമാക്കിയിരുന്നു. ഈ പടങ്ങളുടെ ചുറ്റുമായി, ക്രിസ്തുവിന്റെ ചുറ്റുമായും വിശുദ്ധന്മാരുടെ ചുറ്റുമായുള്ള ഈ പ്രകാശവലയം, അദ്ദേഹം പറഞ്ഞു, അത് വെറും മനഃശാസ്ത്രമാകുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, റെവറൻഡ് ബ്രണഹാം, ക്യാമറയുടെ യന്ത്രക്കണ്ണുകൾ മനഃശാസ്ത്രത്തെ പിടിച്ചെടുക്കുകയില്ല. വെളിച്ചം കണ്ണാടിയിൽ പതിഞ്ഞു, അല്ലെങ്കിൽ നെഗറ്റീവ് പതിഞ്ഞു. അങ്ങനെ അതിവിടെയായിരിക്കുന്നു. ഞാനത് അവർക്ക് സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ ശ്രീമാൻ, അതെത്ര വിലയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞു, സഹോദര, എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല. കാരണം അത് തീർച്ചയായും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രയോജനമുണ്ടാകുകയില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ഈ നാഗരികത മുമ്പോട്ട് പോയിട്ട് ക്രിസ്തീയത അവശേഷിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ ഈ ഭൂമിയിൽ ഇത് നമ്മുടെ അവസാനത്തെ യോഗമാണെങ്കിൽ നിങ്ങളും ഞാനും സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കഴിഞ്ഞിരിക്കുന്നു. എന്റെ സാക്ഷ്യം സത്യമാകുന്നു. വളരെ വളരെ കാര്യങ്ങൾ ഉണ്ടായിട്ട് അത് എഴുതുന്നതിന് പുസ്തകങ്ങളുടെ ബാല്യങ്ങൾ എടുക്കും. എന്നാൽ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടെയിരിക്കുന്നവരിൽ എത്ര പേർ യഥാർത്ഥത്തിൽ ഈ ചിത്രത്തെ കൂടാതെ ഞാൻ പ്രസംഗിക്കുമ്പോൾ അവിടെ ഈ വെളിച്ചം സ്വയമായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ഈ കെട്ടിടത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നോക്കൂ, ഏകദേശം 8-ഓ 10-ഓ പേർ കൈകൾ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, അവർക്കത് കാണാൻ കഴിയും, എനിക്കത് കാണാൻ കഴിയാതെയും ഇരിക്കാൻ കഴിയുമോ? അതെ ശ്രീമാൻ, വിദ്വാൻമാർ പിന്തുടർന്നിരുന്ന ആ നക്ഷത്രം എല്ലാ നക്ഷത്ര നിരീക്ഷണശാലയുടെയും മേലെ കൂടി പോയിരുന്നു. എന്നാൽ അവരല്ലാതെ മറ്റാരും അത് കണ്ടിരുന്നില്ല. അവർ മാത്രമായിരുന്നു അത് കണ്ടിരുന്നത്. ഏലിയാവ് അവിടെ നിന്നുകൊണ്ട് ആ സകല അഗ്നിരഥങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടിരുന്നു. ഗേഹസി ചുറ്റുമായി നോക്കിയിട്ട് അവൻ ഒരിടത്തും അവയെ കാണാൻ കഴിഞ്ഞില്ല. ദൈവം പറഞ്ഞു, അവൻ കാണുന്നതിനു വേണ്ടി അവന്റെ കണ്ണുകൾ തുറക്കട്ടെ. അപ്പോൾ അവനെ കണ്ടു. നോക്കൂ, എന്നാൽ അവരൊരു നല്ല മനുഷ്യനായിരുന്നു. അവൻ ചുറ്റുമായി നോക്കിക്കൊണ്ട് അവിടെ നിന്നു. അവൻ യാതൊന്നും കാണാൻ കഴിഞ്ഞില്ല. തീർച്ചയായും ഇത് ചിലർക്ക് കാണുന്നതിനും ചിലർക്ക് കാണാതിരിക്കുന്നതിനും നൽകിയിരിക്കുന്നു. അത് സത്യമാണ്. എന്നാൽ ഇപ്പോൾ ഒരിക്കലും ഇത് കണ്ടിട്ടില്ലാത്തവരായി നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടിട്ടില്ല. നിങ്ങളുടെ പ്രാകൃത കണ്ണുകളാൽ ഇത് കണ്ടിട്ടുള്ളവർ, എന്നാൽ ഒരിക്കലും ചിത്രത്തെ കണ്ടിട്ടില്ല എന്നിരിക്കലും ചിത്രം കാണുന്നവർക്കും നിങ്ങളുടെ പ്രാകൃതിക കണ്ണുകളെ കൊണ്ട് കണ്ടിട്ടുള്ളവരിലും വലിയൊരു തെളിവാണുള്ളത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രാകൃതിക കണ്ണുകളാൽ തെറ്റുപറ്റിയിരിക്കാനിടയുണ്ട്. അതൊരു നേത്രമിഥ്യാ ദർശനമാകാനിടയുണ്ട്. അത് ശരിയല്ലേ? എന്നാൽ അതൊരു നേത്രമിഥ്യാ ദർശനമല്ല, അത് സത്യമായിട്ട് ശാസ്ത്രീയ ഗവേഷണങ്ങൾ അത് സത്യമാണെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ഇത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രഹാം, പിന്നെ ഇതെന്താകുന്നുവെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മിസ്രൈമിൽ നിന്ന് പലസ്തീനിലേക്ക് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ അതേ അഗ്നിസ്തംഭം തന്നെയാകുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അതേ വെളിച്ചത്തിന്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാരാഗ്രഹത്തിനുള്ളിലെത്തിയിട്ട് വിശുദ്ധ പത്രസിനെ തൊട്ട് ഉണർത്തുകയുണ്ടായി. എന്നിട്ട് നേരെ മുൻപോട്ട് കൊണ്ടുവന്ന് മുമ്പിൽ വാതിൽ തുറന്ന് അവനെ പുറത്ത് വെളിച്ചത്തിൽ കൊണ്ടുവന്നു. അത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ എന്നേക്കും അതേ യേശു തന്നെയാകുന്നു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ വെളിച്ചം, ആ ചിത്രത്തിലുള്ള വെളിച്ചം ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും 2 അടി പോലും ദൂരത്തല്ലാതെ ഇപ്പോൾ നിൽക്കുന്നു. അത് ശരിയാണ്, എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ല, എന്നാൽ അത് അവിടെ നിൽക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ അതെന്റെ ഉള്ളിലായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഓ, നിങ്ങൾക്കതിന്റെ വ്യത്യാസം മാത്രം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സർവശക്തനായ ദൈവത്തിന്റെ ശക്തി പിടിക്കുമ്പോൾ എപ്രകാരം കാര്യങ്ങൾ വ്യത്യസ്തമായി കാണാൻ തുടങ്ങും. അതേതൊരു വ്യക്തിക്കും ഒരു വെല്ലുവിളിയാകുന്നു. ഞാൻ രോഗികളായ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയായിരുന്നില്ല. ഞാനൊരു അധീനത്തിലാക്കൽ നടത്താൻ പോകുകയായിരുന്നു. എന്നാൽ ദർശനം ജനങ്ങളുടെ മേൽ തൂങ്ങിക്കിടക്കുന്നു. ഹാ, അതെ, ദൈവം അതറിയുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്കായുള്ള നേരെ വിളിക്കാൻ പോകുന്നില്ല. നിങ്ങളെ അവിടെ ഇരുത്തി വിട്ടേക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയുടെ കാർഡുകളില്ലാതെ എത്ര പേരിവിടെയുണ്ട്? നിങ്ങളുടെ കൈയുയർത്തി കാണട്ടെ. ആരെങ്കിലും പ്രാർത്ഥനയുടെ കാർഡുകളില്ലാത്തവരായി, ഒരു പ്രാർത്ഥനയുടെ കാർഡുകളില്ലാത്ത വ്യക്തി, കറുത്ത നിരക്കാരിയായി അവിടെ ഇരിക്കുന്ന മഹിള നിങ്ങളുടെ കൈകൾ ഉയർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു. അത് ശരിയല്ലേ? എഴുന്നേറ്റ് നിൽക്കുക. അതിനാൽ എനിക്ക് നിങ്ങളെ ഒരു നിമിഷത്തെ കൊട്ടയ്ക്കായി കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് വളരെയധികം ആത്മാർത്ഥതയോടെ നോക്കുന്നു. നിങ്ങളുടെ പക്കൽ പ്രാർത്ഥനയുടെ കാർഡില്ലേ? നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് സർവശക്തനായ ദൈവം എനിക്ക് വെളിപ്പെടുത്തുകയാണെങ്കിൽ, ഞാനിത് ചെയ്യുന്നത് ഒരു തുടക്കത്തിനാണ്, വെറുമൊരു തുടക്കത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു യാതൊന്നുമില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നെക്കുറിച്ച് നന്മയായിട്ട് യാതൊന്നുമില്ല. നിങ്ങൾ ഒരു വിവാഹിതയായ സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിലും കൂടുതലായി ഞാൻ ഒന്നുമില്ല. ഞാൻ വെറുമൊരു മനുഷ്യനാകുന്നു. എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നു. അവൻ തന്റെ ആത്മാവിനെ ഈ കാര്യങ്ങൾ തെളിയിക്കുന്നതിനായി അയച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവം എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുമായി ബന്ധപ്പെടാൻ മറ്റ് യാതൊരു വഴിയുമില്ലെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ നിങ്ങളുടെ ഉയർന്ന രക്തസമ്മർദ്ദം നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു. അതായിരുന്നു നിങ്ങളുടെ കുഴപ്പം, അത് ശരിയല്ലേ? എങ്കിൽ ഇരുന്നു കൊള്ളുക. നിങ്ങൾ ഒരു വട്ടം അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ ഏതൊരു വ്യക്തിയെയും അത് വിശ്വസിക്കുന്നതിനായി വെല്ലുവിളിക്കുന്നു. ഇവിടേക്ക് നോക്കുക, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം. മാർത്ത കർത്താവായ യേശുവിന്റെ അടുക്കൽ വരുന്നതാകുന്നു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പിതാവ് അവനെ നേരത്തെ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കൃപാവരം അവിടെ പ്രാവർത്തികമാകുമായിരുന്നില്ല. അതൊരിക്കലും അവിടെ പ്രാവർത്തികമാകുമായിരുന്നില്ല. എന്നാൽ അവൾ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എന്നിരിക്കലും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും അവൻ നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. അവൻ പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പും ജീവനും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരിക്കലും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞതെന്താണെന്ന് ശ്രദ്ധിക്കുക. അവൾ പറഞ്ഞു, ഊവ കർത്താവേ, നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രൻ നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അത് അവളുടെ താഴ്മയേറിയ സാമീപ്യമായിരുന്നു. നിങ്ങൾക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നു, ശരിയല്ലേ മകളെ? അതെ, അത് ശരി തന്നെ. നിങ്ങളുടെ അടുത്തായി തന്നെ ഇരിക്കുന്ന ആ മകളെയും വാദരോഗത്താലും സ്ത്രീ സംബന്ധമായ കുഴപ്പത്താലും കഷ്ടപ്പെടുന്നു. മകളെ, അത് ശരിയല്ലേ? ആ ചുവന്ന വസ്ത്രം ധരിച്ച മഹിള ഒരു നിമിഷത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ അത്ര അടുത്തായിട്ട് ദർശനം നിങ്ങളുടെ പക്കലെത്തിയിരിക്കുന്നു. വാദരോഗവും സ്ത്രീ സഹജമായ കുഴപ്പവും ശരിയല്ലേ? ഇവിടെ ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം, നിങ്ങൾക്കൊരു നല്ല നേരായ നോട്ടമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്, വളരെയധികം കുഴപ്പങ്ങൾ. അത് നിങ്ങളുടെ പ്രിയമേറിയവനെ കുറിച്ചുള്ളതാകുന്നു. അത് നിങ്ങളുടെ ഭർത്താവാകുന്നു. അദ്ദേഹം ഒരു മദ്യപാനിയാകുന്നു. അയാൾ പള്ളിയിൽ പോകുകയില്ല. അത് ശരിയാണെങ്കിൽ കൈകൾ ഉയർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മഹിളെ. ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോയി അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊള്ളുക. നിങ്ങൾ സൌഖ്യപ്പെട്ടിരിക്കുന്നു. വെളിച്ചം നിങ്ങൾക്ക് ചുറ്റുമായി തിരിയുന്നു. അവിടെ തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്തായിരിക്കുന്ന മനുഷ്യൻ, നിങ്ങൾ ശ്രീമാൻ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ? നിങ്ങളുടെ ഒരു ഇന്ദ്രിയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് മണക്കുന്നതിനുള്ള കഴിവാകുന്നു. അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ കൈവീശുക. നിങ്ങളുടെ കൈ നിങ്ങളുടെ വായിലേക്ക് പ്രകാരം വയ്ക്കുക. എന്നിട്ട് കർത്താവ് യേശുവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെന്ന് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ചെന്ന് നിങ്ങളുടെ രോഗശാന്തി സ്വീകരിച്ചു കൊള്ളുക. ദൈവത്തിൽ വിശ്വസിക്കുക. പിന്നിലായി നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വളരെ ആദരവോടെയായിരിക്കുക. അവിടെ പിന്നിലായി മൂലയ്ക്കൊരു മഹിളയിരിക്കുന്നു. ആ വെളിച്ചം അവരുടെ മേലെയായി നിൽക്കുന്നത് ഞാൻ കാണുന്നു. ആ ഒരൊറ്റ രീതിയിൽ കൂടെ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. അത് ആ വെളിച്ചം തൂങ്ങിക്കിടക്കുന്നതാണ്. ഈ വെളിച്ചം ആ മഹിളയുടെ മേലായി തൂങ്ങിക്കിടക്കുന്നു. ഒരുപക്ഷെ ഒരു നിമിഷത്തിനുള്ളിൽ അതെന്താണെന്ന് എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ, അത് തകരും. ഈ മഹിള ഹൃദയരോഗത്താൽ കഷ്ടപ്പെടുന്നു. അവർ നേരെ എന്നെ നോക്കുന്നു. അവരുടെ ഭർത്താവ് അവരുടെ അടുത്തായിരിക്കുന്നു. അവരുടെ ഭർത്താവിന് ചില അസുഖങ്ങളുണ്ട്. അദ്ദേഹം രോഗിയായും തളർന്നും രോഗിയായും ഇരിക്കുന്നു. അത് ശരിയല്ലേ ശ്രീമാൻ? അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. അത് ശരിയാണ്. ഇത് നിങ്ങളാകുന്നു മഹിളെ. അവിടെ തലയിൽ ചെറിയ സ്കാർഫ് കെട്ടിയ മഹിളയാകുന്നു. ശ്രീമാൻ, അത് ശരിയല്ലേ? നിങ്ങൾ എന്നൊരുവിധം തകർന്ന രീതിയിലായിരിക്കുന്നില്ലേ? ഈ മനുഷ്യന് വയറ്റിൽ തളർച്ചയുണ്ട്. അത് ശരിയാണ്. നിങ്ങൾ എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. നിങ്ങൾ രണ്ടുപേരും നിങ്ങളത് സ്വീകരിക്കുമോ? ശ്രീമാൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളും നിങ്ങളുടെ കൈ ഉയർത്തി ഞാൻ നിങ്ങളെ കാണുന്നു. പുകവലിക്കുന്ന സ്വഭാവം അത് വിട്ടുകളയുക. നിങ്ങൾ പുകവലിക്കും, അത് നിങ്ങൾ ചെയ്തുകൂടാ. അത് നിങ്ങളെ രോഗിയാക്കുന്നു. അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ കൈവീശി കാണിക്കുക. അതാണ് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ഞരമ്പിൽ മോശമാക്കുന്നു. ആ വൃത്തികെട്ട കാര്യത്തെ എടുത്തെറിഞ്ഞു കളഞ്ഞിട്ട് ഇനിയും അത് ചെയ്യരുത്. അപ്പോൾ നിങ്ങളത് മറികടന്ന് ശരിയാകും. നിങ്ങളുടെ ഭാര്യയുടെ ഹൃദ്രോഗം അവളെ വിട്ടുമാറും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അത് ശരിയല്ലേ? എനിക്കിവിടെ നിന്ന് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല, നിങ്ങൾക്കതറിയാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലത്തെ പോക്കറ്റിൽ സിഗരറ്റുകൾ വെച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ആ കാര്യങ്ങളെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യയുടെ മേൽ കൈവയ്ക്കുക. അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നുവെന്ന് ദൈവത്തോട് പറയുക. നിങ്ങൾ സൗഖ്യമായി വീട്ടിലേക്ക് പോകും, നിങ്ങളുടെ ഭാര്യയും സൗഖ്യമാകും. കർത്താവായ യേശുവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഈ മഹിള ഇവിടെ ഇരുന്ന് എന്നെ നോക്കുന്നു. ഇവിടെ ആദ്യത്തെ ഇരിപ്പിടത്തിലായി അവർ ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്ന ഈ മഹിള എന്നെ നോക്കുന്നു. നിങ്ങളുടെ പക്കൽ ഒരു പ്രാർത്ഥനയുടെ കാർഡുണ്ടോ? അതിവിടെയാകുന്നു. നിങ്ങളുടെ പക്കൽ യാതൊരു പ്രാർത്ഥനയുടെയും കാർഡില്ലേ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവരുടെ അടുത്തായിരിക്കുന്ന നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങളുടെ പക്കൽ ഒരു പ്രാർത്ഥനയുടെ കാർഡുണ്ടോ മഹിളേ? നിങ്ങളുടെ പക്കലില്ലേ? നിങ്ങളും സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ വീണ്ടും പോയി ഇതിനു മുമ്പ് ആഹാരം കഴിച്ചിരുന്ന മാതിരി നിങ്ങളുടെ വയറ്റിലെ കുഴപ്പം കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? യേശു നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് വയറ്റിൽ അൾസർ ആയിരുന്നു, ശരിയല്ലേ? അതൊരു വിഷമാവസ്ഥയുടെ കാരണത്താൽ ഉണ്ടായി. നിങ്ങൾ നീണ്ട സമയമായിട്ട് ആ അവസ്ഥയിലായിരുന്നു. വിശേഷിച്ചും അമ്ലവും മറ്റും, അതായത് പിത്തമുണ്ടാക്കിയിട്ട് എന്ന് ഞാൻ അർത്ഥമാക്കുന്നു, അത് വീണ്ടും വായിലേക്ക് ദഹിച്ചു വരുമ്പോൾ പല്ല് പൊളിച്ചിരുന്നു. അത് സത്യമാണ്. അതേ ശ്രീമാൻ, അതൊരു പെപ്റ്റിക് അൾസർ ആകുന്നു. അത് നിങ്ങളുടെ വയറ്റിനടിയിലായി കിടക്കുകയും അത് ചിലപ്പോൾ വിശേഷിച്ചും വെണ്ണ പുരട്ടി ബ്രെഡ് തിന്നുമ്പോൾ അത് നെഞ്ചരിക്കുന്നതിനിടയാക്കിയിരുന്നു. അത് ശരിയല്ലേ? ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കുകയല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വീഴ്ചപ്പെട്ടാത്തവനാകുന്നു. നിങ്ങളിപ്പോൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു, സുഖമായി വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ഈ ദിശയിൽ തന്നെ പിന്നിലായി അവിടെ എന്താകുന്നു? അവിടെയുള്ള ആരെങ്കിലും പ്രാർത്ഥനയുടെ കാർഡില്ലാതെ ഉണ്ടെങ്കിൽ കൈകൾ ഉയർത്തുക. ആരോ ഒരു പ്രാർത്ഥനയുടെ കാർഡില്ലാതെയാകുന്നു. ശരി, ആദരവോടെ ഇരിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. അവിടെ മേലെയായി ബാൽക്കണിയിൽ എന്താകുന്നു? ദൈവത്തിൽ വിശ്വസിക്കുക. എനിക്കിത് സ്വയമായി ചെയ്യാൻ കഴിയുകയില്ല, ഇത് അവന്റെ പരമോന്നത കൃപയാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ എന്നെ കാണിക്കുന്നത് പോലെ മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസത്തെ കുലുക്കാൻ ഞാൻ പറയുകയാണ്. അതിനുശേഷം ഏത് രീതിയിലാണ് അവൻ എന്നെ നയിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ സഹോദരനല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഇത് ചെയ്യുന്നത് ഞാനല്ല, നിങ്ങളുടെ വിശ്വാസമാണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നത്. എനിക്കത് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വിശ്വാസമാണത് ചെയ്യുന്നത്. എന്റെ പക്കൽ അത് പ്രാവർത്തികമാക്കാൻ യാതൊരു വഴിയുമില്ല. ഒരു നിമിഷം, ഈ മൂലയ്ക്കായി ഒരു നിറക്കാരനായ കണ്ണട ധരിച്ച ഒരു പ്രായമേറിയ വ്യക്തി ഇരിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ കാർഡുണ്ടോ ശ്രീമാൻ? ഒരു നിമിഷം നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾ എന്നെ ദൈവത്തിന്റെ ദാസനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ? നിങ്ങൾ മറ്റാരെയോ കുറിച്ച് ചിന്തിക്കുന്നു, അതങ്ങനെയല്ലേ? അത് ശരിയാണെങ്കിൽ കൈവീശുക. ഇത് ഞാൻ നിങ്ങളുടെ സഹോദരനായതുകൊണ്ടല്ല. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ഒരു പ്രാർത്ഥനയുടെ കാർഡില്ല. ഈ നിരയിൽ കൂടി കടന്നു വരുന്നതിന് അവിടെ മറ്റ് യാതൊരു വഴിയുമില്ല, കാരണം നിങ്ങളുടെ പക്കൽ പ്രാർത്ഥനയുടെ കാർഡില്ല. ആരുടെയെങ്കിലും പക്കൽ ഇപ്പോൾ പ്രാർത്ഥനയുടെ കാർഡുണ്ടെങ്കിൽ എഴുന്നേൽക്കരുത്, കാരണം നിങ്ങൾക്ക് നിരയിൽ കൂടി വരുന്നതിന് ഒരവസരമുണ്ടാകും. എന്നാൽ ഞാൻ വെളിച്ചത്തെ അദ്ദേഹത്തിന് മേലെയായി കാണുന്നു. അത് ഇതുവരെയും ഒരു ദർശനത്തിലേക്ക് തുറക്കപ്പെട്ടിട്ടില്ല. സഹോദര, എനിക്ക് നിങ്ങളെ രോഗശാന്തി ചെയ്യാൻ കഴിയില്ല. എനിക്കത് കഴിയില്ല. ദൈവത്തിന് മാത്രം അത് കഴിയും. എന്നാൽ നിങ്ങളുടെ പക്കൽ വിശ്വാസമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ എന്തോ ഏതോ രീതിയിൽ സംഭവിക്കുന്നതിന് കാരണമായി. സർവശക്തനായ ദൈവം ഈ മനുഷ്യന്റെ കുഴപ്പം എന്താണെന്ന് എന്നോട് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളുടെ രോഗശാന്തി സ്വീകരിക്കുമോ? ഇവിടെ ഇതാ ഒരു മനുഷ്യൻ എന്നിൽ നിന്നും 10-15 മീറ്റർ ദൂരത്തായി നന്നായ അവസ്ഥയിലിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. ആ മനുഷ്യൻ എന്താണ് കുഴപ്പമെന്ന് സർവശക്തനായ ദൈവം വെളിപ്പെടുത്തിയാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് ഒരാരോഗ്യവാനായ സ്ഥിതിയിൽ പോകേണ്ടതായിട്ടുണ്ട്. അതിൽ കൂടുതൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അത് ശരിയല്ലേ? ശ്രീമാൻ, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ രാത്രിയിൽ ഉറക്കളച്ചിരുന്നതിനാൽ ക്ഷീണിതനാകുന്നു, അത് ക്ഷീണവും മറ്റുമാകുന്നു. എന്നാൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങളുടെ കുഴപ്പം നിങ്ങളുടെ മകനെ കുറിച്ചാകുന്നു. നിങ്ങളുടെ മകൻ ഏതോ തരത്തിൽപ്പെട്ട ഒരു സംസ്ഥാന കേന്ദ്രത്തിലാകുന്നു. അവന് ഇരട്ട വ്യക്തിത്വമാണുള്ളത്. അത് ശരിയല്ലേ? അത് ശരിയാണെങ്കിൽ നിങ്ങൾ കൈവീശുക. അത് കൃത്യമായും ശരിയാകുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നാം എഴുന്നേറ്റിട്ട് നമ്മുടെ സ്തുതി അർപ്പിച്ചിട്ട് നമ്മുടെ രോഗശാന്തി സ്വീകരിക്കാം. സർവശക്തനായ ദൈവമേ, ജീവന്റെ ദാതാവേ, എല്ലാ നല്ല ദാനങ്ങളെയും നൽകുന്നവനെ, നീ ഇവിടെയാകുന്നു. അതേ കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. സാത്താനെ, നീ ഈ ജനങ്ങളെ ദീർഘസമയമായി കബളിപ്പിച്ചിരിക്കുന്നു. അവരെ വിട്ടിറങ്ങി വരിക. ഒരഗ്നിസ്തംഭത്തിന്റെ രൂപത്തിൽ അവന്റെ സാന്നിധ്യം ഇവിടെയായിരിക്കുന്ന ജീവനുള്ള ദൈവത്താൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഈ ജനങ്ങളെ വിട്ടുപോകുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിട്ട് പുറത്തു വരിക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് നിങ്ങളുടെ രോഗശാന്തി പ്രാപിക്കുക. നിങ്ങൾ ഓരോരുത്തരും